God, the great and mighty God, who formed all things by
തന്റെ ആത്മാവിന്റെ ശക്തിയാൽ എല്ലാ കാര്യങ്ങളെയും നിർമ്മിച്ചിരിക്കുന്ന മഹാനും ശക്തനുമായ ദൈവമേ, തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ കൊണ്ടുവരികയും അവൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടത്താൽ മരിക്കുകയും ചെയ്തു. ദൈവത്തോട് കൂടിയുള്ള ഈ അത്ഭുതകരമായ കൂട്ടായ്മയെ വീണ്ടും തിരികെ നിരപ്പിക്കാൻ നീതിമാനായ നീ അധർമ്മികളായ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു. അതിനെക്കുറിച്ച് നിന്റെ വാഴ്ത്തപ്പെട്ട വചനത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങൾക്ക് അവനോടൊപ്പം കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
When the morning stars sang together and the sons of God shouted for joy.
പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തത് ലോകസ്ഥാപനത്തിന് മുമ്പേ ആയിരുന്നു. അതായത് അത് ഈ സമയത്ത് തന്നെയായിരുന്നു കുഞ്ഞാട് കൊല്ലപ്പെട്ടിരുന്നതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നു. ദൈവം തന്റെ മഹത്തായ വിചാരങ്ങളിൽ നമ്മെ, യേശുവിൽ കൂടിയുള്ള നമ്മുടെ രക്ഷയെ നാം ഘോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നത് കണ്ടിരുന്നു.
And tonight we're only got a foretaste.
അവന്റെ രണ്ടാമത്തെ വരവിൽ വെളിപ്പെടാനിരിക്കുന്ന മഹത്തായ ആ ദിവ്യ മഹിമയുടെ ഒരു മുൻകൂട്ടിയുള്ള രുചി മാത്രമേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കുള്ളൂ. എല്ലാ രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും തീർന്നു കഴിഞ്ഞിരിക്കും. ഇന്ന് നമുക്ക് അവന്റെ സ്വന്തമായ തേജസ്വേറിയ ശരീരം പോലെ ഒരു ശരീരമുണ്ടായിരിക്കുകയും അവനെ താൻ ഇരിക്കും പോലെ കാണുകയും ചെയ്യും. ഇവിടെ നമ്മുടെ കൈകൾ മെലിയുകയും നമ്മുടെ തലമുടി നരയ്ക്കുകയും നമ്മുടെ തോളുകൾ കുനിയുകയും ചെയ്യുന്നു. നാം നശ്വരമായവരാണെന്നും ഒടിവിലേക്ക് നാം മടങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അതിലേക്ക് നമ്മുടെ തലകൾ കുനിഞ്ഞിരിക്കുന്നുവെന്നും അവിടെ നിന്നാണ് നാം വരുന്നതെന്നും നാം ബോധമുള്ളവരാകുന്നു. എന്നാൽ ദൈവമായ കർത്താവേ, അവിടുന്ന് ദൈവമാണെന്ന് തീർച്ചയായിരിക്കുന്നത് പോലെ അവസാന നാളുകളിൽ ഞങ്ങൾ ഉയർത്തപ്പെടുമെന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുകയും ഞങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഭയഭക്തിയോടെ ഞങ്ങളുടെ വിശ്വാസത്തെയും കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുകയും ധൈര്യത്തോടെ ഞങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു. കാരണം അങ്ങനെ ചെയ്യുന്നതിനായി യേശു ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. അത് ഞങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തതുകൊണ്ടല്ല, കാരണം ഞങ്ങൾ ശരിയായിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ താഴ്മയോട് ഈ നിധിയെ പരസ്യമായി പ്രസ്താവിച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നു. കാരണം അത് അവന്റെ കൃപ ഞങ്ങൾക്ക് പങ്കിട്ടു തന്നിരിക്കുന്നതിനാലാണ്. ആ കാരണത്താൽ നിന്റെ വചനത്തെ കൊണ്ടുവരുന്നതിൽ കൂടി ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് കടന്നു വരുന്നു. കാരണം മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന എല്ലാ വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വായ് നിങ്ങളോട് സംസാരിക്കാനിടയാക്കണമേ. അങ്ങനെ വചനം കടന്നു വരികയും കേൾവിക്കാരായ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുകയും അങ്ങയുടെ ആത്മാവിനാലും അവിടുത്തെ സന്നിധിയാലും നിറയാനും ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്നും ഇന്നലെയും, ശരിയായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിലും ഇന്നും, എന്തുകൊണ്ട് നാം ഒരു സ്ഥാപിത സംഘടനയല്ല എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു. നാം എന്തുകൊണ്ട് ഒരു സ്ഥാപിത സഭാ സംഘടനയല്ലെന്നും, സ്ഥാപിത സഭാ സംഘടനയിൽ നാം എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ലെന്നും നാം ശക്തമായ രീതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ സ്ഥാപിത സഭാ സംഘടനകൾ ഒരിക്കലും ദൈവത്തിൽ നിന്നുമല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്ന് നാം വേദപുസ്തകത്തിൽ നിന്നും കണ്ടുപിടിച്ചു. അത് സാത്താനിൽ നിന്ന് നിയോഗിക്കപ്പെടുകയും വേദപുസ്തകത്താൽ അത് തെളിവാക്കപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ എപ്രകാരം സ്ഥാപിത സഭാ സംഘടനകളിൽ കൂടി ക്രമക്കേടുകൾ കടന്നു വരുന്നു. ഇപ്പോൾ നാം ഇത് പറയുന്നത് ഈ ടാബർനക്കിലുള്ളവരെ വാഴ്ത്തപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് ചുറ്റുമായി ശരിയായ രീതിയിലുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. അതിനാൽ നിങ്ങളുടെ ആശ ഒരു സ്ഥാപിത സഭാ സംഘടന പറയുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്താണ് പറയുന്നതിലോ എന്നല്ല, എന്നാൽ യഹോവയായ ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിന്മേൽ പണിയുന്നതിനാണ്. ആ ഒരൊറ്റ വഴിയിൽ കൂടി മാത്രമേ നാം എപ്പോഴായാലും ശരിയായ രീതിയിൽ തെറ്റിതിരുത്തപ്പെടുകയുള്ളൂ. സ്ഥാപിത സഭാ സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായ 5 ലേഖനങ്ങൾ ഇന്ന് രാവിലെ സമയം എനിക്ക് കിട്ടിയിരുന്നു. വേദപുസ്തകം അതിനെപ്പറ്റി യാതൊന്നും സംസാരിച്ചിട്ടില്ലാത്തതും, കൂടാതെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ അതിലേക്ക് വഴങ്ങിക്കൊണ്ടുമിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ ഉപദേശിക്കുന്നു. അതേ കാര്യങ്ങൾ തന്നെ പഴയ വേശ്യയുടെ അമ്മയായ കത്തോലിക്ക സഭ പ്രസംഗിക്കുകയും അത് പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലായിടത്തും അതേ കാര്യങ്ങളിൽ നാമം വഴങ്ങുന്നു. ആദ്യത്തെ സ്ഥാപിത സംഘടനയെ ഇന്ന് ഉച്ചയ്ക്ക് നാം നിത്യാസഭയുടെ നിത്യാപിതാക്കന്മാരുടെ ചരിത്രത്തിൽ കണ്ടിരുന്നു. അപ്പോസ്തോലന്മാരുടെ മരണത്തിന് ശേഷം നിത്യാപിതാക്കന്മാർ കടന്നു വരികയും വളരെയധികം വർഷങ്ങൾ അവർ തുടരുകയും ചെയ്തു. 325 വർഷങ്ങൾക്ക് ശേഷം അവസാനം അവർ ഫ്രാൻസിലുള്ള നിത്യായിൽ വരികയും ഒരു വലിയ നിത്യാസമിതി കൂടുകയും ചെയ്തു. അവിടെ വെച്ച് അവർ ഇന്ന് ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്കുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാക്കുകയും കൂടാതെ അത് പ്രൊട്ടസ്റ്റന്റുകാർക്കും കൈമാറുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിരുന്നതുപോലെ, അതായത് അവയിൽ ഓരോ സഭാ കാലഘട്ടങ്ങളിലും തെസലോനിക്ക സഭയുടെ കാലഘട്ടം വരെയും 1500 വർഷങ്ങളുടെ ഇരുണ്ട കാലഘട്ടം വരെയും അവിടെ ഒരിക്കൽ പോലും നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് പിന്നെ പറഞ്ഞിട്ടില്ല. മറ്റേ വശത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇനിയും ക്രിസ്ത്യാനികളായിരുന്നില്ല, അവർ ഒരു സ്ഥാപിത സഭാ സംഘടനയുടെ പേരിൽ വന്നിരുന്നു. കത്തോലിക്കാർ, ലൂഥറൻകാർ, വെസ്ലി, ബാപ്റ്റിസ്റ്റുകാർ, പ്രസ്ബിറ്റേറിയൻകാർ, പെന്തക്കോസ്റ്റുകാർ അങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നു. എന്നാൽ സഭാ കാലഘട്ടം തീരുന്നതിന് തൊട്ടു മുമ്പ് അവൻ പറഞ്ഞു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആ കാലഘട്ടത്തിലേക്കാണ്, അതായത് തുറന്ന വാതിൽ വെച്ചിരിക്കുന്ന ലാവുദിക കാലഘട്ടത്തിലേക്ക് പോകുന്നതിനിടയിലുള്ള കാലഘട്ടത്തിലാണ് നാം എന്ന് നാം വിശ്വസിക്കുന്നു. ഇത് ലാവുദിക സമിതി വരെയും കൃത്യമായി 325 വർഷങ്ങളാകുന്നു. അവിടെയാണ് അവർ ഈ തളിക്കലും ഒഴിക്കലും തെറ്റായ സ്നാനങ്ങളും തെറ്റായ പരിശുദ്ധാത്മാവും അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നത്. അവർ അത് അംഗീകരിച്ചിരിക്കുന്നു. അതിനുശേഷം ലൂഥർ ഒരു പുരോഹിതനായിരിക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു കടന്നു വരികയും ഈ കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ടുവരികയും ചെയ്തു. അവിടെ നിന്നും സിംഗ്ലിയും സിംഗ്ലിയിൽ നിന്നും കാൽവിൻ വരികയും കാൽവിനിൽ നിന്നും വെസ്ലി വരികയും ഓ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അവർ ഈ വിശ്വാസ പ്രമാണങ്ങളെ തുടർച്ചയായിട്ട് അവരോടൊപ്പം കൊണ്ടുവന്നിരുന്നു. അവരെ നയിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരിക്കലും കൊണ്ടുവന്നിട്ടില്ലാത്തതായ വഴികളെ അവർ പിന്തുടരുമ്പോൾ ദൈവത്തിന് തന്റെ സഭയെ എങ്ങനെ നയിക്കാൻ കഴിയും? കൂടാതെ ഓർക്കുക, വെളിപാടിന്റെ 17 നാം ആ സ്ത്രീയെ കാണുന്നു. ഇപ്പോൾ ഈ വാക്കുകൾ വ്യക്തമാണ്, അവയെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ എനിക്ക് അവയെ പറയാൻ കഴിയുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ സ്ത്രീ ഒരു വേശ്യയാണെന്നത് പറയുന്നു, അത് അവളൊരു ദുഷിച്ച സ്ത്രീയാണെന്ന് അർത്ഥമാക്കുന്നു. അതായത് അവളൊരു ഭർത്താവുമായിട്ട് വിവാഹപ്പെട്ടിരുന്നവളും ലോകവുമായിട്ട് ദുർനടപ്പിലുമായിരുന്നു. അവൾ വേശ്യമാരുടെ മാതാവുമാണ്. ആ കാരണത്താൽ അവൾക്ക് പുത്രിമാരുണ്ടായിരുന്നു. നാം അതിനെ ഭൂമിശാസ്ത്രപരമായിട്ട് വരച്ചിരുന്നു. ഞാൻ സ്വയമായി അവിടെ ഉണ്ടായിരുന്നു. ഇരുവഴുത്തുകളിൽ അത് കാണുകയും അവളുടെ ഉപദേശങ്ങളെയും എല്ലാ കാര്യങ്ങളെയും കണ്ടിരിക്കെ കർത്താവ് സമ്പൂർണ്ണമായിട്ട് അതിനെ ശരിക്കും വരയിലാക്കിയിട്ട് അത് മറ്റൊന്നുമായിരിക്കാൻ കഴിയാതെ എന്നാൽ കത്തോലിക്ക സഭയാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായിരിക്കാൻ കഴിയുന്ന ഒരൊറ്റ വഴി മാത്രമാണ്. അവൾ എന്തിനാണ് പിന്നെ ജന്മം കൊടുത്തത്? പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കാണ്. ശരിക്കും അതാണ് അവൾ ചെയ്തത്. അവളുടെ കയ്യിൽ അവളുടെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ നിറഞ്ഞ ഒരു പാനപാത്രമുണ്ടായിരുന്നു. അതിൽ നിന്നും അവൾ ഭൂമിയിലെ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്നു. അവൾ ഭൂമിയിലെങ്ങും അധിപതിയായിരുന്നു. ഇത് ആത്മീയപരമായി സംസാരിക്കുകയാണ്. അത് കൃത്യമായും ശരിയാണ്. ശ്രദ്ധിക്കുക, നമുക്ക് തിരികെ പോയിട്ട് ദാനിയേലിന്റെ പ്രതിമ എടുക്കാൻ കഴിയും. ആ ബിംബത്തെ നോക്കുക, അതിന്റെ തല തങ്കം കൊണ്ടുള്ളതായിരുന്നു. അത് ബാബേൽ രാജ്യത്തുമായിരുന്നു. താമരം അല്ലെങ്കിൽ വെള്ളി മേദ്യരും പാർമികളുമായിരുന്നു. താമരം മഹാനായ അലക്സാണ്ടറിന്റെയും മറ്റുമായ ഗ്രീക്ക് രാജ്യത്വമാകുന്നു. പിന്നെ റോമാക്കാരുടെ രാജ്യത്വമാകുന്നു. രണ്ട് കാലുകൾ കിഴക്കൻ റോമും പടിഞ്ഞാറൻ റോമുമാകുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, ഈ 10 രാജ്യത്വങ്ങൾ ഇന്ന് രാവിലെ നാം സംസാരിച്ചുകൊണ്ടിരുന്നതായ 10 കൊമ്പുകളോട് കൃത്യമായും കൂടി വരുന്നു. രാജ്യത്വം പ്രാപിക്കുന്നതിനായുള്ള ഈ 10 രാജ്യങ്ങളിൽ ഓരോന്നിലും അവിടെ മണ്ണും ഇരുമ്പും തമ്മിൽ കൂട്ടിച്ചേർന്നിരുന്നതായിരുന്നു. ആ ഇരുമ്പ് വന്നിരുന്നതായ കാലുകൾ റോമായിരുന്നു. ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലും റോമനിസ്റ്റിന്റെ ലാഞ്ചന കത്തോലിക്ക സഭയിൽ കൂടി കൂട്ടിച്ചേർന്നിരിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. അവർ എങ്ങും കൂട്ടിച്ചേർക്കപ്പെടുകയില്ല. അവർ തമ്മിൽ തമ്മിൽ മിശ്ര വിവാഹം നടത്തും. അവർ അത് ചെയ്യുമെന്ന് വേദപുസ്തകം പറയുന്നു. ഇന്നവരെ നോക്കുക, നിങ്ങളുടെ കുട്ടി ഒരു കത്തോലിക്കക്കാരിയായ പെൺകുട്ടിയോടൊപ്പം പോകുന്നു. അവർ തമ്മിൽ വിവാഹിതരാകുമ്പോൾ അവരുടെ മക്കളെ കത്തോലിക്കക്കാരായി വളർത്താമെന്ന് വാഗ്ദത്തം ചെയ്യേണ്ടിയിരിക്കുന്നു. നോക്കൂ, അതുപോലെ നേരെ മറിച്ചുമാണ്. നോക്കൂ, അത് മറ്റുള്ളതിന്റെ ശക്തിയെ തകർക്കുന്നതിനായിട്ടാണ്. എന്നാൽ എന്താകുന്നു ഇത്? അത് മുഴുവനും ഒരു വേശ്യാവൃത്തിയാകുന്നുവെന്ന് വേദപുസ്തകം അവകാശപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? ശരി, കൂടാതെ എപ്രകാരം ജനങ്ങളുടെ പാപങ്ങൾ സന്ദർശിക്കപ്പെടുന്നതായിരിക്കും. നാം ആവർത്തന പുസ്തകത്തിലേക്ക് പോയിട്ട് ഒരു കൌലടയന് 14-ാം തലമുറ വരെ യഹോവയുടെ സഭയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നാം കാണുന്നു. അത് ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു. ക്രിസ്തു ന്യായപ്രമാണത്തെ വലുതാക്കി കാണിക്കുന്നതിനായി വന്നു. അതിലും എത്രമാത്രം കൂടുതലായിരിക്കുന്നു ഇപ്പോൾ. ഇന്ന് തെരുവിൽ കൂടെ ഇടം വലം ആടി നടക്കുന്ന ഇവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ പുകവലിക്കുന്ന സ്ത്രീകളും നിക്കർ ധരിക്കുകയും തലമുടി പറ്റവെട്ടി ഇടം വലം ആടുന്നതും മറ്റുമായി ഇവർക്ക് എന്താണ് പറ്റിയിരിക്കുന്നത്? എന്താണ് ഇതിന്റെ സംഗതി? അതിന്റെ കാരണം അവരുടെ അമ്മ അതുപോലെ അഭിനയിച്ചിരിക്കുന്നതിനാലാണ്. ഒരു തലമുറ തൊട്ട് മറ്റു തലമുറ വരെയുള്ള അധർമ്മം അത് സന്ദർശിക്കുകയായിരുന്നു. അതെന്താണോ അതിതാകുന്നു. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? അത് വൃത്തികെട്ട പാപത്തിന്റെ ഉരുളയല്ലാതെ മറ്റ്യാതൊന്നുമല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ കാരണത്താലാണ് ദൈവം റഷ്യയെ അങ്ങ് ദൂരെയായി ഒരു ആറ്റമിക് ബോംബുമായി അവളെ തുടച്ചു മാറ്റുന്നതിനായി പുരാതന കാലത്ത് ജലപ്രളയത്തിനു വേണ്ടി മേഘങ്ങളെ ഉയർത്തിയതുപോലെ റഷ്യയെ ഉയർത്തിയത്. തീർച്ചയായും അവനത് ചെയ്തു. വേദപുസ്തകം അപ്രകാരം പറയുന്നു. റഷ്യ നിരീശ്വരത്വമുള്ള രാജ്യമായ അവർ നിരീശ്വരന്മാരെ പോലെയാണ്. അത് കൃത്യമായിട്ടും സർവശക്തനായ ദൈവത്തിന്റെ കൈകളിൽ ആടിക്കൊണ്ടിരിക്കുന്നു. നെബുക്കദ്നേസർ രാജാവിനാൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെടേണ്ടതുപോലെയായിരുന്നു. കാരണം അവർ ദൈവത്തോടൊപ്പം നടക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി. വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച കത്തോലിക്ക സഭയോട് പ്രതിക്രിയ ചെയ്യുന്നതിനായി റഷ്യ നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു. അത് മുഴുവൻ കാര്യങ്ങളെയും എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടേക്ക് ശ്രദ്ധിക്കുക. അവരുടെ അമ്മ ഒരു പാട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ അവരുടെ വല്യമ്മയും അവരുടെ അമ്മയും ഒരിടം വല മാടി നടക്കുന്നവളായിരുന്നു. ഇന്ന് അവൾ എന്താകുന്നു? ഒരു തുണി അഴിച്ചു നടക്കുന്ന റോക്ക് ആൻഡ് റോൾ കാരിയാകുന്നു. അവളുടെ മക്കൾ എന്തായിരിക്കും ആകാൻ പോകുന്നത്? നിങ്ങൾ ചോദിച്ചേക്കാൻ ദൈവം അത് ചെയ്യുമോ എന്ന്? അതെ സാറേ, അവരുടെ മക്കളുടെ അക്രമങ്ങളെ ആ തലമുറയോടും 14 തലമുറകൾ വരെയും അവൻ സന്ദർശിക്കും. എന്നാൽ ക്രിസ്തു വന്ന് അതിനെ വലുതാക്കിയെങ്കിൽ 100 തലമുറകളോളം അല്ലെങ്കിൽ 500 തലമുറകളോളം എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അവൻ പറഞ്ഞു, കുല ചെയ്യരുത് എന്ന് പൂർവന്മാരോട് അറിയിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. വ്യഭിചാരം ചെയ്യരുത് എന്ന് അറിയിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. മഹനീയമാക്കുക എന്നാൽ എന്താണ്? ധാരാളമായിട്ട് അതിനെ വലുതാക്കി ഉണ്ടാക്കുക എന്നാണ്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ അത് 14 തലമുറ എടുക്കണമെങ്കിൽ എത്രമാത്രം അധികം അതേ കാര്യം എന്നെടുക്കും? ചെറുപ്പക്കാർക്കും മധ്യവയസ്കർക്കും വിവാഹിതരായിട്ടുള്ളവർക്കും അവരുടെ വിവാഹ പ്രതിജ്ഞയെപ്പറ്റി യാതൊരു ബഹുമാനവുമില്ല. അവർ സ്ത്രീകളോടൊപ്പം എല്ലായിടത്തും സാധാരണമായുള്ള പട്ടികളെ പോലെ വസിക്കുന്നു. ചില ആളുകൾക്കുള്ളതിനും കൂടുതൽ നല്ല ബഹുമാനവും സദാചാരവും ഒരു പട്ടിക്കുണ്ട്. അത് അത്യന്തം കട്ടിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം, എന്നാൽ അത് ശരിയാണ്. എന്തുകൊണ്ടാണിത്? സഭകൾ അതിനെക്കുറിച്ച് യാതൊന്നും പറയാതെ മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവരുടെ അമ്മ ചെയ്യുന്നത് പോലെ അവരും അഭിനയിക്കുന്നു. സഭകൾ അതിനെ പാരമ്പര്യമാക്കിയിരിക്കുന്നു. കാരണം സഭയും പ്രൊട്ടസ്റ്റന്റ് സഭയും കത്തോലിക്ക സഭയിൽ നിന്ന് വരികയും കത്തോലിക്ക സഭയുടെ പാപത്തെ പ്രൊട്ടസ്റ്റന്റുകാരുടെ മേൽ സന്ദർശിക്കപ്പെടുകയും ചെയ്യുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാകുന്നു. അതുകൊണ്ട് ഒന്നിനും മറ്റൊന്നിനെ കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പോൾ നാം ഇത് തിരുവചനത്തിൽ നിന്ന് കാണുന്നു. ഇന്ന് രാത്രിയിൽ യാതൊരു കുറിപ്പും ഞാൻ മേശപ്പുറത്ത് കണ്ടിരുന്നില്ല. ദൈവം എപ്പോഴെങ്കിലും ഒരു സമുദായ സംഘടനയെ നിയോഗിച്ചതായിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് എന്നെ കാണിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. ഒരു സ്ത്രീയെ പ്രസംഗിക്കാനായി നിയോഗിച്ചതായിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് എന്നെ കാണിക്കുക. ദൈവം എവിടെയെങ്കിലും ഒരു തളിക്കലിനെ നിയോഗിച്ചതായിട്ട് ഒരിടത്ത് എന്നെ കാണിക്കുക. ദൈവം എവിടെയെങ്കിലും ഒഴിക്കലിനെ നിയോഗിച്ചതായിട്ട് ഒരിടത്ത് എന്നെ കാണിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആരെയെങ്കിലും ദൈവം സ്നാനപ്പെടുത്തിയതായിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് എന്നെ കാണിക്കുക. ഈ കാര്യങ്ങളെ കണ്ടുപിടിക്കുക. എന്നിരിക്കലും തുടർച്ചയായി നാം അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നേരെ സഭയിലായിരിക്കുന്നു. നമുക്ക് ബാപ്റ്റിസ്റ്റുകാർ അല്ലാതായിരിക്കാനുള്ള കാരണം എന്താണെന്നാൽ നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിൽ വിശ്വസിക്കുന്നതിനാലാണ്. വേദപുസ്തകത്തിൽ മറ്റ് യാതൊരു രീതിയിലും ആരും ഒരിക്കലും സ്നാനപ്പെട്ടിട്ടില്ല. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു വ്യക്തി എവിടെയെങ്കിലും സ്നാനപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ എന്നെ കാണിക്കൂ. ഞാൻ എന്റെ കൈകളെ ഉയർത്തിയിട്ട് ഞാനൊരു കള്ളപ്രവാചകനാണെന്ന് പറയാം. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കണമെന്ന് വേദപുസ്തകം പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. പൗലോസ് അവരോട് വീണ്ടും സ്നാനമേൽക്കുന്നതിനായി കൽപ്പിച്ചു. അവർ എപ്രകാരം സ്നാനമേറ്റിരുന്നു എന്നതൊരു കാര്യമല്ല, എന്നാൽ വീണ്ടും സ്നാനപ്പെട്ട് അവർക്ക് കടന്നു വരേണ്ടിയിരുന്നു. യേശു ക്രിസ്തുവിനെ സ്നാനം കഴിപ്പിച്ച യോഹന്നാൻ സ്നാപകനാൽ തന്നെ അവരും സ്നാനമേറ്റിരുന്നു. അതിനെയും പ്രവർത്തിക്കുകയില്ല, നിങ്ങൾക്ക് വീണ്ടും സ്നാനമേറ്റ് കടന്നു വരേണ്ടിയിരിക്കുന്നു എന്നവൻ അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പായി അവർക്കത് ചെയ്യേണ്ടിയിരുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഞാൻ ഇതിലും കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇന്ന് രാത്രിയിൽ പോകാനിടയുണ്ട്. എന്തുകൊണ്ടാണ്? യേശു തന്റെ വചനത്തെ പാലിക്കുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ സമയം വളരെ അടുത്തായി നിങ്ങളത് കേട്ടിരുന്നു. എന്നാൽ കുറച്ചുകൂടി അതിനുമേലിടാനായി ഞാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് പൗലോസ് ഈ ആജ്ഞയെ പുറപ്പെടുവിച്ചത്? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പൗലോസ് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാൾ ഞങ്ങൾക്കതിലൊരു പുതിയ പ്രകാശം കിട്ടിയിരിക്കുന്നുവെന്ന്. എന്നാൽ ഇല്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതായിരുന്നു സാത്താൻ ഹൗവയുടെ അടുക്കൽ ചില പുതിയ പ്രകാശവുമായിട്ട് വന്നത്. ഒരു പുതിയ വെളിച്ചത്തിന്റെ ആവശ്യമില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രകാശത്തിൽ നടക്കേണ്ടതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത്രമാത്രം. ഇതെത്രമാത്രം സാധാരണമാണെന്നുള്ളതിനെ ഇപ്പോൾ ശ്രദ്ധിക്കുക. മലമുകളിലുള്ള രൂപാന്തരണത്തിന് ശേഷം അവർ താഴെ വന്നപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. നീ മോശയാണെന്നും അല്ലെങ്കിൽ ഏലിയാവാണെന്നും പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും അവർ മറുപടി പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ അവരോട് ചോദിച്ചു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്. അത് സെമിനാരിയിൽ കൂടെ അല്ല വന്നിരിക്കുന്നത്, അത് സഭാ സമുദായങ്ങളിൽ കൂടെ അല്ല വരുന്നത്. ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്. നീ ഒരിക്കലും ഇതേതെങ്കിലും ഒരു വേദശാസ്ത്ര സ്കൂളിൽ നിന്നല്ല പഠിച്ചിരിക്കുന്നത്, എന്നാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അവൻ ആരാകുന്നു എന്നുള്ളതിന്റെ ആത്മീയ പ്രകാശനമാകുന്നു. ശ്രദ്ധിക്കുക, നീ പത്രോസാകുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അങ്ങനെ ഇപ്പോൾ അവന് തന്റേതായ വാക്കുകളെ പാലിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ ദൈവമായിരിക്കില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനത് ചെയ്യുമ്പോൾ അവൻ ക്രൂശിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും പെന്തിക്കോസ്തിന്റെ ദിവസം പത്രോസ് സുവിശേഷം തുറക്കുകയും ചെയ്തു. അവനത് ചെയ്തോ? അവൻ തീർച്ചയായിട്ടും അത് ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവരെല്ലാം കൂടി അവരെ പരിഹസിച്ചിരുന്നു. കാരണം അവർ ആത്മാവിൽ നിറഞ്ഞിരുന്നു. അവരെ ഭ്രാന്തന്മാരെന്നും ഹോളി റോളേഴ്സ് എന്നും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പേരുകൾ വിളിച്ചിരുന്നു. കൂടാതെ അവർ പരിഹസിച്ചുകൊണ്ട് അവർ പുതുവിഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് പോലും പറഞ്ഞു. പത്രോസ് അവരുടെ മധ്യ എഴുന്നേറ്റ് ഉച്ചത്തിൽ സഹോദരന്മാരെ പുരുഷന്മാരെ എന്റെ വാക്കുകൾ പിന്നെന്ന് പറഞ്ഞു. എന്റെ വാക്കുകളെ കേട്ട് ഞാൻ പറയുന്നതിന് ചെവി കൊടുക്കുക. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. എന്നാൽ ഇത് യോവൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് അത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ എന്റെ ആത്മാവിനെ പകരും, തന്റെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും തന്റെ ദാസിമാരുടെ മേലും മറ്റും അന്നാളിൽ എന്ത് ചെയ്യുമെന്നവൻ പറഞ്ഞു. അവർ ഈ കാര്യങ്ങളെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കാരണം ഈ പോലും അറിയാത്ത ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് അവർ കേൾക്കുകയും അവന്റെ ഉള്ളിൽ എന്തോ എന്ന് അവനെ കത്തിക്കുകയും അത് പരിശുദ്ധാത്മാവാണെന്ന് അവർ അവനെ കുറിച്ച് ശ്രദ്ധിക്കുകയും ചെയ്തു. അവനെ നിർത്താൻ നോക്കൂ. അത് വെള്ളമില്ലാതെ തീപിടിച്ച് കെട്ടിടത്തെ കാറ്റുകൊണ്ട് നിർത്താൻ ശ്രമിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്കത് കഴിയുകയില്ല. അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നു. അവനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? സഹോദരന്മാരെ പുരുഷന്മാരെ രക്ഷപ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നവർ ചോദിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കുക പത്രോസെ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ വശമാണല്ലോ. നോക്കൂ, യേശു 3 ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവന്റെ വശമുണ്ടായിരുന്നില്ല. നിങ്ങൾക്കതറിയാമോ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ വശമുണ്ട് എന്നവൻ പറഞ്ഞു. എന്നാൽ സ്വർഗരാജ്യത്തിന്റേതില്ലായിരുന്നു, കാരണം അത് പത്രോസിന് കൊടുത്തിരുന്നു. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിലഴിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്നവൻ പറഞ്ഞു. ഇവിടെ ഇത് ആ താക്കോലുകളുമായിട്ട് ലോകത്തിന് ആ വാഴ്ത്തപ്പെട്ട കാര്യത്തെ തുറന്നു കൊടുക്കാനായി അവൻ നിൽക്കുന്നു. ഇവിടെ അവന്റെ കയ്യിൽ ആ താക്കോലുകളുണ്ട്. രക്ഷയെ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നവർ ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ അപ്പോസ്തലൻ എന്ത് തന്നെ ചെയ്യാൻ പറഞ്ഞാലും അതൊരു കാര്യമല്ല. അവന് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അത് സ്വർഗത്തിൽ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. അത് ശരിയല്ലേ? ആ കാരണത്താലാണ് താക്കോൽ സ്വർഗത്തിലേക്ക് മറ്റേതെങ്കിലും ഒരു നാമത്തിലല്ല, മറ്റേതെങ്കിലും ഒരു വഴിയാലല്ല, മറ്റേതെങ്കിലും ഒരു രൂപത്തിലല്ല അത് തുറന്നത്. അത് ഭൂമിയിൽ തുറന്നു, സ്വർഗത്തിനും തുറക്കപ്പെട്ടു. അല്ലെങ്കിൽ പിന്നെ യേശു പത്രോസിനോടുള്ള തന്റെ വാക്കുകളെ പാലിച്ചിട്ടില്ല. അതിന്റെ ശേഷം തൊട്ട് വേദപുസ്തകത്തിൽ എല്ലായിടത്തും അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. അതിനു മുമ്പ് സ്നാനപ്പെട്ടിട്ടുണ്ടായിരുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനായി വീണ്ടും വന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടേണ്ടിയിരുന്നു. അതാണ് ശരിയായിട്ടുള്ളത്. അതിപ്പോഴും അതേപോലെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ഇപ്പോൾ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉപദേശിക്കുകയാണെങ്കിൽ അത് കള്ളപ്രവചനമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എനിക്കത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ഈ സഭ അതെന്താണെന്ന് അറിയും. നാം അക്ഷരജ്ഞാനമില്ലാത്ത പൊട്ടത്തൊണ്ടുകളല്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് നാം അറിയുന്നു. നോക്കൂ, നമുക്കറിയാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്നാനപ്പെട്ടിട്ടുള്ളതായി കാണിക്കാനായി ഞാൻ ഏതൊരുവനെയും വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തെറ്റായ പ്രവചനത്തെയോ അല്ലെങ്കിൽ സത്യത്തെയാണോ കേൾക്കാൻ പോകുന്നത്? തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു വ്യക്തിയെ കാണിക്കുക, അവിടെ ഒരു സഭ എപ്പോഴെങ്കിലും ഒരു സഭാ സമുദായമായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് വേദപുസ്തകത്തിൽ കാണിക്കുക. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും അവരൊരു സ്ത്രീയെ പ്രാസംഗികയായിട്ട് നിയോഗിച്ചതായിട്ട് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കാണിക്കുക. നാം സംസാരിക്കുന്നതായി ഈ കാര്യങ്ങളെ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ അത് കാണിക്കുക. അതവിടെ ഇല്ല. ഒരിടത്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. നിങ്ങൾക്കൊരു സംഘടിക്കപ്പെട്ട സഭാ സമുദായമുണ്ട്. മെതഡിസ്റ്റുകാർ ഉയർന്നു വന്നപ്പോൾ അവർ ശുദ്ധീകരണത്തെ പ്രസംഗിച്ചു, അത് നല്ലതാണ്. എന്നാൽ അവരത് ചെയ്തപ്പോൾ അവരൊരു സഭാ സംഘടന ഉണ്ടാക്കുകയും അതിനെ അവിടെ ഉറപ്പിക്കുകയും ചെയ്തു. ആ കാരണത്താലാണ് നിനക്കൊരു പേരുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നത്. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എങ്കിൽ ഏത് സഭാ സംഘടനയിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്? ഞാനൊരു മെതഡിസ്റ്റാണെന്ന് നിങ്ങൾ പറയും, എങ്കിൽ പിന്നെ നിങ്ങൾ ഒരു വേശിയാണ്. ഞാനൊരു ബാപ്റ്റിസ്റ്റുകാരാകുന്നു, അത് വേശിയാണ്. പെന്തക്കോസ്തുകാരനാകുന്നു, നിങ്ങളൊരു വേശിയാകുന്നു. നിങ്ങൾ ആ സഭയ്ക്ക് അവകാശപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിന് അവകാശപ്പെട്ടിരിക്കണം. മെതഡിസ്റ്റുകാരെന്നും ബാപ്റ്റിസ്റ്റുകാരെന്നും പറയുന്ന യാതൊരു തൊഴിലും നിങ്ങൾക്കില്ല. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ഹൃദയത്തിനുള്ളിൽ നിന്നും ക്രിസ്ത്യാനിയായിരിക്കും. എല്ലാവിധമായി ഈ സഭാ സംഘടനകൾക്കും മക്കളെ ദൈവപുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, അത് ശരിയാണ്. എന്നാൽ നിങ്ങളൊരു ബാപ്റ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു മെതഡിസ്റ്റുകാരനോ ആയതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് തെറ്റാകുന്നു. ആ കാരണത്താലാണ് നാം അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. എന്തുകൊണ്ട് ബാപ്റ്റിസ്റ്റുകാർക്ക് കാണാൻ കഴിയുന്നില്ല? അധിക നാളുകളായിട്ടില്ല, ഒരു ഉപന്യാസത്തെ എഴുതിയ ഒരു മെതഡിസ്റ്റുകാരനായ മനുഷ്യനോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾക്കുള്ള ഒരേ ഒരു കാര്യം എന്നത് നിങ്ങൾ പെന്തക്കോസ്തുകാരുടെ ചുറ്റും തൂങ്ങി നടക്കുന്നു എന്നുള്ളതാണ്. ഈ ഞങ്ങൾ എന്നുള്ളത് ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾ മെതഡിസ്റ്റുകാർ എന്നവൻ പറഞ്ഞു. ശരി, എങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നിങ്ങളുടെ നഗരത്തിലേക്ക് വരാം, നിങ്ങൾ മെതഡിസ്റ്റുകാർ എന്റെ യോഗങ്ങളുടെ ചുമതല എടുക്കട്ടെ. ഓ, അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്നയാൾ പറഞ്ഞു. അതുതന്നെയാണ് ഞാൻ വിചാരിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പെന്തക്കോസ്തുകാരോടൊപ്പം നിൽക്കുന്നു, കാരണം പെന്തക്കോസ്തുകാർ അത് വിശ്വസിക്കുന്നു, അത് ശരിയാണ്. അവർ അതിന് ചുറ്റുമായി നടക്കുന്നു. അവരാണ് അതിന്റെ പ്രയോജനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. പെന്തക്കോസ്റ്റ് സഭയെപ്പറ്റി അടുത്ത സമയത്ത് ലൈഫ് മാഗസിനിൽ ഉണ്ടായിരുന്ന ലേഖനത്തെ എത്ര പേർ വായിച്ചിട്ടുണ്ട്? ഈ കാലത്തെ ഒരു മഹത്തായ ഗോചര വിഷയമാകുന്നു. ബാക്കിയുള്ള സഭകളെല്ലാം കൂടി ഒത്തുചേർന്ന് പരിവർത്തനം ചെയ്യുന്നതിലും കൂടുതൽ പരിവർത്തനമാണ് അവർ ഒരു വർഷത്തിനുള്ളിൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ തെറ്റുകളിൽ പോലും ദൈവം അവരെ മുമ്പോട്ട് നടത്തുന്നു. കാരണം അവർ സത്യത്തെ വിശ്വസിക്കുകയും അതോടൊപ്പം അണിനിരക്കുകയും ചെയ്യുന്നു. അത് സത്യമാകുന്നു. എന്നാൽ നാം ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ കാരണത്താലാണ് നാം ഒരു സഭാസംഘടന അല്ലാത്തത്. പെന്തക്കോസ്റ്റുകാർ സഭാസംഘടനയായിരിക്കുന്നത് തീർച്ചയായിട്ടുള്ളതുപോലെ പിൻസമയത്തേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് പെന്തക്കോസ്റ്റ് സഭയുടെ മേൽ 40 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഒഴിക്കപ്പെട്ടപ്പോൾ വരങ്ങളിൽ ഒന്നായി അന്യഭാഷ സംസാരിക്കാൻ അവർ തുടങ്ങി. അത് വരങ്ങളിൽ ഏറ്റവും ചെറിയതാണ്. വിശുദ്ധ പൗലോസ് പറയുന്നതിനനുസരിച്ച് അന്യഭാഷ പറയുന്നത് വരങ്ങളിൽ ഏറ്റവും കുറഞ്ഞതെന്നാണ്. അങ്ങനെ അത് വീഴാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഓ, ഞങ്ങൾക്കതിപ്പോൾ കിട്ടിയിരിക്കുന്നു. അങ്ങനെ അവർ ഒരു സഭാസംഘടന ഉണ്ടാക്കുകയും ആ പൊതുസമിതി ഇപ്പോഴത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് ആകുകയും ചെയ്തു. ഓ, നിങ്ങൾ അന്യഭാഷ സംസാരിക്കാത്തിടത്തോളം ആർക്കും അത് കിട്ടിയിട്ടില്ല എന്നവർ പറയാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ വിട്ടിട്ട് നേരെ മുമ്പോട്ട് പോകുകയും അവരെ അവർ ഇരിക്കുന്നിടത്ത് തന്നെ വിട്ടുകളയുകയും ചെയ്തു. തീർച്ചയായും അതെ സാറേ. അവരെ തുടർന്ന് വണ്ണസുകാർ വരികയും യേശുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കണ്ടുപിടിക്കുകയും ചെയ്തു. ഓ, ഞങ്ങൾക്കത് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരും സംഘടനയെ രൂപീകരിച്ചു. അവരെന്താണ് ചെയ്യുക? ദൈവം നേരെ അവിടുന്ന് മുമ്പോട്ട് നീങ്ങിയിട്ട് അവരെ അവരിയ്ക്കുന്നിടത്ത് തന്നെ വിട്ടുകളയുകയും ചെയ്തു. ഇത് ആഗ്രഹിക്കുന്ന ഏവനും അവൻ വരട്ടെ അവർക്ക് വേണ്ടിയാണ് എന്നാകുന്നു. നോക്കൂ, വണ്ണസുകാർക്ക് അസംബ്ലീസിൽ പോകാൻ കഴിയുകയില്ല, അസംബ്ലീസുകാർക്ക് വണ്ണസിൽ പോകാൻ കഴിയുകയില്ല. അവർക്കുള്ളതായ ഏറ്റവും നല്ലവരായ ശ്രീമാൻ ഗ്രോസിനോടും ഡോക്ടർ പോപ്പിനോടും അങ്ങനെ പലരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ വളരെ മഹാന്മാരായ വ്യക്തികളാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇരുന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു പണ്ഡിതനായിരിക്കെ അതിനെ ആദ്യത്തെ പ്രമാണമാണെന്ന് എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? അവരിൽ വാസ്തവത്തിൽ സത്യസന്ധരായ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേർ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, അത് തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് മുഴുവൻ പദ്ധതിയും തടസ്സപ്പെടുത്തി കളയും. തീർച്ചയായും പിന്നെ നിങ്ങൾ ഇനിയും ഒരു ബിഷപ്പായിരിക്കില്ല, ഒരു പൊതുവായ മേൽനോട്ടക്കാരനായിരിക്കില്ല. അതാണ് ഉദ്ദേശം. സഹോദര, ഒരു മൂലയ്ക്കൊരു ചെറിയ മതപ്രചാരണമോ അല്ലെങ്കിൽ ഒരു കാറ്റാടി മരത്തിനടിയിൽ നിന്ന് പ്രസംഗിക്കുകയും സത്യത്തെ പിടിച്ചിരിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ സന്തോഷകരമായിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ സത്യമാണ് പറയുന്നതെന്നറിയും. മനുഷ്യർക്ക് സത്യമാണ് ആവശ്യം. ഒരു ക്രിസ്ത്യാനിയായിരിക്കെ സത്യത്തിന്റെ സാക്ഷ്യത്തെ വഹിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ അതിന് ചുമതലയുള്ളവനായിട്ട് പിടിക്കും. അതിനുശേഷം ഈ കാര്യങ്ങളിൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ, കൂടാതെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയും അതുപോലെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുമില്ലെങ്കിൽ, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, അത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് അർത്ഥമാക്കുന്നില്ല. ഞാൻ മന്ത്രവാദികളും ഇന്ദ്രജാലക്കാരും പിശാചിക്കളും അങ്ങനെയെല്ലാം അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. തീർച്ചയായും അവർക്ക് പരിശുദ്ധാത്മാവില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? മനുഷ്യന്റെ തലയോട്ടിൽ നിന്ന് രക്തം കുടിക്കുകയും നൃത്തം ചെയ്യുകയും പിശാചുക്കളെ വിളിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യും. വാസ്തവമാണ് അവർക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങളത് പ്രാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്ന ഒരേ ഒരൊറ്റ വഴി, നിങ്ങളുടെ ആത്മാവ് അവന്റെ ആത്മാവുമായിട്ട് സഖ്യം വഹിക്കുകയും ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങളെ പിന്തുടരുകയും ചെയ്യുമ്പോഴാണ്. സ്നേഹം, വിശ്വാസം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, സൗമ്യത, വിശ്വസ്തത എന്നിവയാകുന്നു അത്. അപ്പോഴാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയെന്ന് നിങ്ങൾ അറിയുന്നത്. അത് സ്വയമായി തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങളൊരു അസംബ്ലീസുകാരനോ അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റോ അല്ലെങ്കിൽ പ്രസ്ബിറ്റേറിയനോ ആയിരിക്കുന്നതിന്റെ കാരണത്താൽ നിങ്ങൾ അതിൽ വിശ്രമിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. നിങ്ങളൊരു വേശ്യയുടെ നാമമാണ് എടുക്കുന്നത്. അത് തികച്ചും ശരിയായ ഒരു കാര്യമാണ്. അതിൽ നിന്ന് പുറത്തു കടക്കുക, അതിനെ വിട്ട് ഒഴിഞ്ഞു കളയുക. നിങ്ങളുടെ സഭയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിന്നോ എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുക. ഓ, ഞാനൊരു പ്രസ്ബിറ്റേറിയൻകാരനാണ്, അത്ഭുതങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കിടക്കുന്നതിൽ നിന്നും കടന്നു വരിക. എന്തുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കുന്നില്ല? വേദപുസ്തകം അത് പഠിപ്പിക്കുന്നു. ഓ, ഞാൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റിലെ അംഗമാകുന്നു, അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നു പോയിരിക്കുന്നു എന്നവർ പറയുന്നു. അവർ കള്ള പ്രവാചകന്മാരാണ്. യേശുക്രിസ്തു എവിടെയാണ് സഭയ്ക്ക് രോഗികളെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനുമുള്ള ശക്തി കൊടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനെ സഭയിൽ നിന്നും തിരിച്ചെടുത്തതായിട്ട് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു തിരുവെടുത്ത് കാണിക്കാൻ ഞാൻ ഏതൊരു മനുഷ്യനെയും വെല്ലുവിളിക്കുന്നു. എന്താണ് അതിനെ എടുത്തു കളഞ്ഞത്? നിങ്ങളുടെ തന്നെ മതസിദ്ധാന്തങ്ങൾ. ശരിയാണ്, ദൈവത്തിന്റെ വചനമല്ല. പരിശുദ്ധാത്മാവ് ഇപ്പോഴും അവന്റെ പ്രവൃത്തിയെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ എന്നേക്കും അവനത് ചെയ്യും. ആ കാരണത്താലാണ് നാം ഒരു സ്ഥാപിത സഭാസംഘടന അല്ലാത്തത്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ തിരിച്ചു കളയുന്നു. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അതുപോലെയുള്ള കാര്യങ്ങളിൽ നാം വിശ്വസിക്കുന്നില്ല. അതെങ്ങനെയാണ് തുടങ്ങിയത്? അതിലേക്ക് കടക്കുന്നതിനായി എങ്ങനെയാണത് തുടങ്ങിയതെന്ന് എത്രയും വേഗത്തിൽ കഴിയുമോ അത്രയും എളുപ്പം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം തിരുവെഴുത്തുകൾ എഴുതിയത് നമ്മുടെ പക്കലുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ രാത്രിയിൽ നാം വെല്ലുവിളിക്കായി വെച്ചത് വിശുദ്ധന്മാരുടെ അശ്രാന്ത പരിശ്രമമായിരുന്നു. അത് ബാപ്റ്റിസ്റ്റുകാർ വിശ്വസിക്കുന്ന രീതിയിലല്ല. അല്ല സാറേ, ഞാൻ തീർച്ചയായും ബാപ്റ്റിസ്റ്റുകാരോട് അവരുടെ കാൽവനിസത്തിന്റെ സിദ്ധാന്തത്തോടും അതിനെക്കുറിച്ചുള്ള അവരുടെ ധാരണയെക്കുറിച്ചും വ്യത്യസ്തനായിരിക്കുന്നു. ഞാൻ തീർച്ചയായും പ്രസ്ബിറ്റേറിയൻകാരോടും യോജിക്കുന്നില്ല. ഞാൻ മെഥഡിസ്റ്റുകാരോടും അവരുടെ അർമേനിയൻ ഉപദേശത്തിന്റെ രീതിയിലും യോജിക്കുന്നില്ല. അതെ സാറ് അവർക്ക് രണ്ടുപേരുടെയും പക്ഷം സത്യമുണ്ട്. എന്നാൽ നിങ്ങൾക്കത് ഇവിടെ ഈ സത്യമായിരിക്കുന്ന കാര്യത്തിലേക്ക് അതിനെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ അവിടേക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ അതുമായി ക്രമം കെട്ടോടിപ്പോകുന്നു. തീർച്ചയായും ബാപ്റ്റിസ്റ്റുകാർ വന്നിട്ട് ഒരു കൂട്ടത്തെ ഇവിടെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. അവരുടെ പ്രാസംഗികൻ അവരെ സ്നാനപ്പെടുത്തുകയും 10-ൽ 9 പേരും പുകവലിക്കുന്നവരുമാകുന്നു. അവിടെ നിന്നും തിരികെ പോയിട്ട് ചീട്ട് കളിക്കുകയും രാത്രി മുഴുവൻ ബംഗോ കളിക്കുകയും ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയും തട്ടിപ്പ് പരിപാടിയിൽ ഇടപെടുകയും ചെയ്യുന്നു. സ്ത്രീകളെല്ലാം നിക്കർ ധരിച്ചുകൊണ്ട് നടക്കുകയും തെരുവിൽ കൂടി ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയും മുടി കത്തിരിക്കുകയും ചെയ്യുന്നു. പുകവലിക്കുകയും സംസാരിക്കുകയും തുന്നലിന്റെയും തയ്യലിന്റെയും പാർട്ടിയും വൃത്തികെട്ട തമാശകൾ പറയുകയും ചെയ്യുന്നു. അതിനെ നിങ്ങൾ ക്രിസ്തു മതമെന്ന് വിളിക്കുന്നുവോ? നിങ്ങൾക്ക് നിത്യ സുരക്ഷ കിട്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നിങ്ങൾ എപ്രകാരം നരകത്തിലേക്കാണ് പോകുന്നത്? മറ്റാതൊരു രീതിയിലും നിങ്ങൾ സ്വർഗത്തിൽ ആനന്ദിക്കുകയില്ല. തീർച്ചയായിട്ടും ഇല്ല, അത് നിത്യ സുരക്ഷയല്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പെന്തക്കോസ്തുകാരായിട്ടുള്ളവർ മേലോട്ടും താഴോട്ടും ചാടുകയും അന്യഭാഷ സംസാരിക്കുകയും ഇടനാഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം, അത് നിങ്ങൾക്ക് നിത്യ സുരക്ഷ കിട്ടിയെന്ന് അർത്ഥമാക്കുന്നില്ല. അത് നിങ്ങളുടെ തലയിൽ കയറാൻ ഒരിക്കലും അനുവദിക്കരുത്. ഇല്ല സാറേ, അതൊരിക്കലും ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ തന്നെ സ്വന്തം ജീവിതം ദൈവവുമായിട്ട് ശരിയല്ലെന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുന്നു. അത് ശരിയാണ്, നിങ്ങൾ ശരിയല്ല എന്നിരിക്കലും അത് നിത്യസുരക്ഷയല്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിത്യസുരക്ഷ എന്നൊരു കാര്യമുണ്ടോ? വേദപുസ്തകം അപ്രകാരം പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുകൾ ഇട്ടിരിക്കുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നതുപോലെ ഞാനിത് വീണ്ടും പറയുന്നു, ഈ പാട്ടെഴുതിയ ആ വ്യക്തി, അതായത് ഒരു പുതിയ പേര് മഹത്വത്തിൽ ഇന്ന് രാത്രിയിൽ എഴുതിയിരിക്കുന്നു, അതെന്തേതാണ്? അദ്ദേഹത്തിന്റെ ധാരണ ശരിയാണ്, എന്നാൽ തിരുവെഴുത്ത് പ്രകാരം അയാൾ തെറ്റിപ്പോയി. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായ രാത്രിയിലല്ല നിങ്ങളുടെ പേര് എഴുതപ്പെട്ടത്. നിങ്ങളുടെ പേര് വേദപുസ്തകത്തിനനുസരിച്ച് വെളിപാട് പുസ്തകത്തിലെ 13:17 മറ്റും അനുസരിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടെ എഴുതിയിരിക്കുന്നു. കൂടാതെ യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ടു. അപരിമേയമായ ദൈവത്തിന് എങ്ങനെ അത് കഴിയും? നിത്യനായ ദൈവത്തിന്, ആദ്യം മുതൽ അവസാനം വരെ അറിയാവുന്ന ദൈവത്തിന് ഒരു കാരണമില്ലായെങ്കിൽ പിന്നെ പാപത്തെ ഈ ഭൂമിയിലേക്ക് വരാൻ എങ്ങനെ അനുവദിക്കാൻ കഴിയും? നാം സംസാരിച്ചുകൊണ്ടിരുന്നതായ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് തിരികെ പോയി നോക്കാം. ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു രക്ഷിതാവോ അതോ ഒരു പാപിയോ? രക്ഷിതാവാകുന്നു, തീർച്ചയായും. ഏതാണ് കൂടുതൽ ശക്തിയുള്ളത്, ഒരു പാപിയോ അതോ ഒരു രക്ഷിതാവോ? ഒരു രക്ഷിതാവിന് പാപത്തെ എടുത്തു മാറ്റാൻ കഴിയുമെങ്കിൽ അത് കൂടുതൽ ശക്തിയുള്ളതാണ്. ശരിയെങ്കിൽ തുടക്കത്തിൽ പാപം സംഭവിക്കാൻ അവൻ എന്തിനനുവദിച്ചു? അവനൊരു രക്ഷിതാവാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഏതാണ് കൂടുതൽ ശക്തിയുള്ളത്, ഒരു രോഗശാന്തിക്കാരനോ അതോ ഒരു രോഗമോ? ഒരു രോഗശാന്തിക്കാരനാണ് എങ്കിൽ പിന്നെ അവൻ രോഗങ്ങളെ വരാൻ എന്തിനനുവദിച്ചു? അവനൊരു രോഗശാന്തിക്കാരനാണെന്ന് കാണിക്കാനായിരുന്നു. ഞാനിപ്പോൾ ആത്മാവിലാകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അതെ സാറേ. ഓ എന്റെ, അതവന്റെ ഗുണങ്ങളാണ്. ആ കാരണത്താലാണ് കുഴപ്പങ്ങൾ കടന്നു വരാനിടയാക്കുന്നത്. ആ കാരണത്താലാണ് അവൻ ദുഃഖങ്ങൾ കടന്നു വരാനിടയാക്കുന്നത്. അതിനാൽ അവൻ സന്തോഷമാക്കുന്നു എന്ന് നമ്മെ കാണിക്കുകയാണ്. തീർച്ചയായും അതാകുന്നു. ആ കാരണത്താലാണ് പകലിനെ തെളിക്കുന്നതിന് വേണ്ടി നമുക്ക് രാത്രിയുള്ളത്. ആ കാരണത്താലാണ് സമാധാനത്തെ കാണിക്കുന്നതിനായി അവിടെ ദേഷ്യമുള്ളത്. തീർച്ചയായും അത് അനുകൂലവും പ്രതികൂലവുമായിരിക്കുന്നു. ഓ, അവൻ അത്ഭുതവാനാകുന്നു. ഇപ്പോൾ അതെങ്ങനെയാണ് തുടങ്ങിയത്? നമുക്ക് കഴിയുന്നത്രയും വേഗത്തിൽ നേരെ അതിൽ കടക്കാം. അതിനാൽ നിങ്ങളെ രാത്രി മുഴുവൻ താമസിപ്പിക്കേണ്ടി വരില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു തുടക്കമുണ്ടായിരിക്കണം. കൂടാതെ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അടിയുടുപ്പിന്റെ പോക്കറ്റിൽ ഒതുക്കി വെക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇത് എപ്പോഴും എടുത്ത് ഉപയോഗിക്കേണ്ടി വരികയില്ല. എന്നാൽ ഇത് ശ്രദ്ധിക്കുക, നിങ്ങളൊരു നിത്യജീവനുള്ള പ്രാണിയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു തുടക്കമോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു അവസാനമോ ഉണ്ടാകാൻ കഴിയുകയില്ല. കാരണം നിത്യത എന്ന് പറയുന്നത് തുടക്കവുമില്ല അല്ലെങ്കിൽ അവസാനവുമില്ല എന്ന വാക്കിൽ നിന്നുമാണ്. നിങ്ങളത് ഓർക്കുന്നില്ലേ? രാജാക്കന്മാരെ ജയിച്ചു മടങ്ങിവരുന്ന അബ്രഹാമിനെ മൽക്കീസെദെക്ക് എപ്രകാരമാണ് എതിരേൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, അതായത് ലേവിയും അബ്രഹാമിന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നപ്പോൾ മൽക്കീസെദെക്കിന് ദശാംശം കൊടുത്തിരുന്നു. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് ലേവിയെ ജനിപ്പിച്ചു. അത് അപ്പനും വലിയപ്പനും വലിയപ്പൂപ്പനുമായിരുന്നു. ലേവി അവന്റെ വലിയപ്പൂപ്പന്റെ കടിപ്രദേശത്തായിരുന്നപ്പോൾ മൽക്കീസെദെക്കിന് ദശാംശം കൊടുത്തതായിട്ട് വേദപുസ്തകത്തിൽ അവനെ കീർത്തിച്ചിരിക്കുന്നു. എങ്കിൽ നിത്യതയെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഓ എന്റെ എന്റെ, അവൻ മറച്ചു വെച്ചുകൊണ്ട് ചെയ്തതെന്ന് ഒരിക്കലും പറയുന്നില്ല. അവനത് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. അവൻ ദശാംശം കൊടുത്തെന്ന് വേദപുസ്തകം പറയുന്നു. ആമേൻ. അതുകൊണ്ട് നാം ശരിയായിട്ടുള്ള വിത്തിൽ കൂടി വരികയാണെങ്കിൽ, പൗലോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ നിങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ നാം അതിലേക്ക് കടന്നിട്ട് അത് നിങ്ങളുടെ കാതുകളിലെത്തുന്നതാണ്. ശ്രദ്ധിക്കുക, അതാണ് തിരുവെഴുത്ത് നമ്മെ പറ്റി അവകാശപ്പെടുന്നത്. ഇൻ സമയങ്ങളിൽ കൂടിയും അത് തന്നെയായിരുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ലേവി, അതിനുശേഷം യാക്കോബ് അവന്റെ പിതാവായിരുന്നു, പിന്നെ ഇസഹാക്കും അവന്റെ പിതാവും, പിന്നെ അബ്രഹാമും അവന്റെ പിതാവും. അതവന്റെ വലിയപ്പൂപ്പനായിരുന്നു. ലേവി അവന്റെ വലിയപ്പൂപ്പന്റെ കടിപ്രദേശത്തായിരുന്നപ്പോൾ അവൻ മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇയ്യോബ് 27 അല്ലെങ്കിൽ 38 ഞാൻ ഭൂമിക്കടിസ്ഥാനമിടുമ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇതാരായിരുന്നു? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ ഈ സന്തോഷിച്ചാർത്തിരുന്ന ദൈവമക്കളാരായിരുന്നു? അതായത് ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊപ്പം ആനന്ദമുണ്ടായിരുന്നു എന്ന് യേശു അവരോട് പറഞ്ഞു. നാം സമയത്തിന്റെ ജീവികളല്ല, നാം നിത്യതയുടെ ജീവികളാണ്. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. എന്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം ഞാൻ നിത്യജീവനെ കൊടുക്കുകയും അവസാന നാളുകളിൽ ഉയർപ്പിക്കുകയും ചെയ്യും. അവരെ എനിക്ക് തന്ന എന്റെ പിതാവിന്റെ കൈകളിൽ നിന്നും ആർക്കും അവരെ എടുത്തുകൊണ്ടുപോകാൻ കഴിയുകയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെടുക? നോക്കൂ, നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പേടിച്ചിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ചുറ്റുപാട് മൂടി നടക്കുന്നു. നിങ്ങൾ ഇതുവരെയും ഒരിടത്തും ചെന്നെത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല പ്രമാണമാണത്. അത് ശരിയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് എങ്ങനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയും? ദൈവം അപരിമിതമായവനാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരായി നിങ്ങളുടെ കൈകളെ ഉയർത്താൻ കഴിയുന്ന എത്ര പേര് ഈ സഭയിലുണ്ട്? അപരിമിതമായത് എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമോ? അത് സമ്പൂർണമാകുന്നു, അപരിമിതം. ആ വാക്കിനെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും അപരിമിതമായി തന്നെ എടുക്കാനായി നിങ്ങളുടെ ക്യാമറ തയ്യാറാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടെന്നാൽ അതിവിടെ ഉള്ളതിനും അപ്പുറത്തുള്ളതിനെ അർത്ഥമാക്കുന്നു. ശരിയാണ്, അതിനെ കേന്ദ്രീകരിക്കാൻ അവിടെ യാതൊരു വഴിയുമില്ല. ശരി, എങ്കിൽ ദൈവവും അതുതന്നെയാണ്. അവൻ അപരിമിതമായവനാകുന്നു. അങ്ങനെ അവൻ അപരിമിതമായവനാണെങ്കിൽ ഒരു വണ്ടിനോ ഒരു ഈച്ചയ്ക്കോ ഒരു ചെള്ളിനോ ഒരു പേനിനോ ഒരു കീടയ്ക്കോ അല്ലെങ്കിൽ യാതൊന്നിനും തന്നെയോ ഈ ഭൂമിയിൽ എപ്പോഴെങ്കിലും ആകുവാനോ അല്ലെങ്കിൽ ആയിരിക്കുവാനോ ലോകമുണ്ടാക്കിയതിനു മുമ്പേ ദൈവത്തിന്റെ അറിവിലില്ലാതെ കഴിയുകയില്ല. അപരിമിതമായതിനെ കുറിച്ച് ചില ധാരണകളുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ സേവിക്കുന്നതായ ആ അപരിമിതമായതിന് നിങ്ങൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന് അവനറിയാം. അല്ലാത്ത പക്ഷം അവൻ ആ ഉദ്ദേശത്തെ തന്നെ തോൽപ്പിച്ചു കളയുകയാണ്. അവന് നിങ്ങളെ നഷ്ടപ്പെടാൻ കഴിയുകയില്ല. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ഒരിക്കലും ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഇനിയും ദൈവത്തിൽ നിന്നും ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിന്റെ വിത്ത് അവനിലായിരിക്കുന്നതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അവന് വേണ്ടി ഒരു പാപബലി അവിടെ ഉണ്ടായിരിക്കുമ്പോൾ അവൻ എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? ഞാൻ പൂർണ്ണമായ ആരോഗ്യമുള്ളവനായിരിക്കുമ്പോൾ എനിക്ക് രോഗിയാകാൻ എങ്ങനെ കഴിയും? എനിക്ക് കാണാൻ കഴിയുമ്പോൾ ഞാൻ എങ്ങനെ അന്ധനായിരിക്കാൻ കഴിയും? ഓ ദൈവമേ, ഒരേ സമയത്ത് എനിക്ക് കെട്ടിടത്തിനുള്ളിലും ഈ കെട്ടിടത്തിന് പുറത്തുമായിരിക്കാൻ എങ്ങനെ കഴിയും? ഒരേ സമയത്ത് തന്നെ എനിക്ക് മദ്യപാനിയും ശാന്തനുമായിരിക്കാൻ എങ്ങനെ കഴിയും? നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ പ്രായശ്ചിത്തത്തിനടിയിലായിരിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളോട് കണക്കാക്കപ്പെടാതെയും ഇരിക്കുന്നു. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാനെന്ന് ദാവീദ് പറയുന്നില്ലേ? അവൻ സൃഷ്ടിച്ചതിനെതിരായിട്ട് ദൈവം പാപത്തെ കണക്കിടുന്നില്ല. അത് കട്ടിയായ കാര്യമാണ്, അത് പാടയില്ലാത്ത പാലല്ല. എന്നാൽ അത് വേദപുസ്തകമാണ് പറയുന്നത്. ദൈവം നീതിമാനോട് പാപം കണക്കിടുന്നില്ല. ദൈവം തന്റെ കൃപയാൽ മുൻനിർണയത്തിൽ കൂടി ആരും നശിക്കപ്പെടാൻ ആഗ്രഹിക്കാതെ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവൻ അനന്തമായവനായിരിക്കെ ആര് വരുമെന്നും ആര് വരികയില്ല എന്നും അവൻ അറിഞ്ഞിരിക്കുന്നതിനാൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനായി അവൻ എല്ലാ കാര്യങ്ങളെയും മുൻനിർണയിക്കാൻ കഴിയും. അവനത് ചെയ്യുന്നില്ലെങ്കിൽ അവൻ ആദ്യത്തെ സ്ഥാനത്തെ പാപത്തിനെ എന്തുകൊണ്ടാണ് അനുവദിച്ചത്? അവനൊരു രക്ഷിതാവായിരുന്നപ്പോൾ ഒരു പാപിയായിട്ട് ആരും ഒരിക്കലും അവിടെ ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും ഒരു രക്ഷിതാവായിരിക്കാൻ കഴിയുകയില്ല. അവനിലുണ്ടായിരുന്ന ആ വിശേഷ ഗുണങ്ങൾക്ക് വെളിയിലായിരിക്കാൻ കഴിയുകയില്ല. അവനെങ്ങനെയാണ് ഒരു രോഗശാന്തിക്കാരനാകാൻ കഴിയുന്നത്? അതെങ്ങനെയാണെന്നാൽ അവൻ രോഗം വരാൻ അനുവദിക്കുകയും അതിനെ ശരിയാക്കുന്നതിൽ കൂടെ സ്വയം തന്നെ ഒരു രോഗശാന്തിക്കാരനാണെന്ന് കാണിക്കാൻ കഴിയും. അവനൊരു രോഗശാന്തിക്കാരനായിരുന്നു. എങ്ങനെയാണ് അത് അറിഞ്ഞിരിക്കാൻ കഴിയുന്നത്? അവനിലുള്ള വിശേഷ ഗുണങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവിടെ ഒരിക്കലും ഒരു രോഗമില്ലെങ്കിൽ അവൻ എങ്ങനെ ഒരു രോഗശാന്തിക്കാരനാകാൻ കഴിയും? അവന് രോഗത്തെ അനുവദിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് റോമർക്കെഴുതിയ 8-ാം അധ്യായത്തിൽ അയ്യോ മനുഷ്യ, കുശവനോട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് പറയാൻ നീ ആരാകുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. പിണ്ഡം നീ എന്നെ ഇങ്ങനെ മെനഞ്ഞിരിക്കുന്നത് എന്തെന്ന് ചോദിക്കുമോ? ഇതേ ഉദ്ദേശത്തിന് വേണ്ടി തന്നെയല്ലേ അവൻ ഫറവോനെ ഉയർത്തിയതും തന്റെ മഹിമയെ മിസ്രയീമിൽ വെളിപ്പെടുത്തിയതും? തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുകയും തനിക്ക് മനസ്സുള്ളവരെ അവൻ നീതീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനുമാരല്ല ഓടുന്നവനുമാരല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതുമായി യാതൊന്നും ചെയ്യാനില്ല, ഒരു കാര്യം പോലും ചെയ്യാനില്ല. അത് കൃപയാണെങ്കിൽ, അത് സൗജന്യ ദാനമാണെങ്കിൽ നിങ്ങൾക്കതിൽ യാതൊന്നും ചെയ്യാനില്ല. ദൈവം അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആ കാര്യമാണ് ദൈവം നിങ്ങൾക്ക് മുൻനിയമിച്ച് തന്നിരിക്കുന്നത്. നാം ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു മുഖാന്തരം ദത്തെടുത്ത മക്കളും ദൈവപുത്രന്മാരുമായി മുൻനിയമിക്കപ്പെട്ടവരാണെന്ന് വേദപുസ്തകം പറയുന്നു. അതിനുശേഷം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തന്റെ വിശേഷ ഗുണങ്ങളെ അവൻ എന്തായിരുന്നുവെന്ന് തെളിയിക്കുന്നതിനായി തന്റെ സ്വന്തം വിചാരത്തിൽ കുഞ്ഞാടിനെ അറുത്തപ്പോൾ, കുഞ്ഞാടിനെ കൊന്നപ്പോൾ നാം അവനോടൊപ്പം കൊല്ലപ്പെട്ടു. ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ രക്തത്തെ തന്റെ സ്വന്തം മനസ്സിൽ അവൻ പിടിച്ചപ്പോൾ എന്റെയും നിങ്ങളുടെയും പേരുകൾ പുസ്തകത്തിൽ എഴുതപ്പെടുകയും എല്ലാം അവന്റെ മഹത്തായ വിചാരങ്ങളിലാകുകയും ചെയ്തു. അവൻ അനന്തമായവനാകുന്നു. അങ്ങനെ അവനാകുന്നില്ലെങ്കിൽ എന്തിനു പിന്നെ അവനത് അനുവദിച്ചു? ഞാൻ ചോദിച്ചിരുന്നതുപോലെ ഏതാണ് ശക്തിയുള്ളത്, ഒരു രക്ഷിതാവോ ഒരു പാപിയോ? ഏറ്റവും കൂടുതൽ ശക്തി ഏതിനാണ് ഉള്ളത്? എങ്കിൽ ശക്തിയുള്ളതിന് ശക്തിയില്ലാത്തതിനെ അനുവദിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ തന്റെ മഹിമയ്ക്ക് വേണ്ടി മാത്രമാണ് അവനത് ചെയ്യുന്നത്. അവൻ ലൂസിഫറിനെ ഉണ്ടാക്കിയപ്പോൾ അവൻ സാത്താനായിരിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവനെ അവിടെ അനുവദിക്കുന്നതിൽ കൂടി ക്രിസ്തുവായ അവൻ രക്ഷിതാവാകുന്നുവെന്ന് അവന് കാണിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം സംഭവിക്കുന്നതിനായി അവൻ അനുവദിക്കേണ്ടിയിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് വേദപുസ്തകം പറയുന്നില്ലേ? എങ്കിൽ തന്നെ നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് ഭയപ്പെടുന്നത്? ഏത് കലഹത്തെ നേരിടാനുള്ള ഹൃദയത്തോടെ നമുക്ക് എഴുന്നേറ്റ് പ്രവർത്തിക്കാം. ഭൂമനാൽ നടത്തുന്ന കന്നുകാലികളെ പോലെ ആയിരിക്കാതെ യാചിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു വീരനായിരിക്കുക. ഞാനത് ഇഷ്ടപ്പെടുന്നു. എഴുന്നേൽക്കുക. ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ എന്നെ വളരെയധികം പ്രേരിപ്പിച്ച ഒരു ചെറിയ പാട്ട് പ്രകാരമാകുന്നു. റോമർ സാമ്രാജ്യത്ത് ഒരു കുലീനനായ റോമക്കാരൻ ഉണ്ടായിരുന്നു. അവനൊരു ഭീരുവായ മുൻകൂട്ടി പറയുന്നവനെ കോട്ടയുടെ മുമ്പിൽ നിന്ന് പറയുന്നത് കേട്ടു. ഓ, ഈ ദേവദാര വൃക്ഷത്തിനടിയിൽ എത്ര സുരക്ഷയാണ്, ആർക്കും ഇതിനെ ഇളക്കാൻ കഴിയുകയില്ല. ഓ അല്ല, ആ വീരൻ പറഞ്ഞു, ഞാനൊരു വഴി കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കും. അവിടെയാണ് നിങ്ങൾ. അത് ശരിയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുവെങ്കിൽ, ആ ദിവസം ഈ ടാബർനക്കിളിൽ നിന്നും ഞാൻ പുറത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അതൊരു നിഷ്പ്രയാസമായ കാര്യമായിരുന്നില്ല. ഇത് സംഭവിക്കും, അത് സംഭവിക്കുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ഒരു ഭ്രാന്തനായിട്ട് നിങ്ങൾ പരിഗണിക്കപ്പെടുകയും നിങ്ങളെ ജയിലിലടക്കുകയും എല്ലാ ഔഷധ സംഘടനകളും നിങ്ങൾക്കെതിരായി നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം അത് പറഞ്ഞിരുന്നു, അവൻ അതാകുന്നുവെന്ന് ദൈവം വേദപുസ്തകം പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഉണർവിന്റെ തീയെ ആകാശത്തിന് കീഴിലുള്ള എല്ലാ രാജ്യത്തും കത്തുന്നു. എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി എഴുന്നേറ്റ് നിന്നിരുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ ജോലി എങ്ങനെയാണ് നേരിടുന്നത്? നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലിയെപ്പറ്റി നിങ്ങൾ ഭയമുള്ളവനാണോ? നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ജോലി ചെയ്യാനായി നേരെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? നിങ്ങൾക്കൊരു തളർന്ന ശൂന്യമായ മനസ്സാണോ ഉള്ളത്? ഞാനതിനെ വെറുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ജോലിക്കായി നിങ്ങൾ എഴുന്നേൽക്കുമോ? അതോ ഭയം നിങ്ങളിലായിരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന അടുത്തതിന് നിങ്ങളത് ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നേരിടുക. അതോടൊപ്പം നിൽക്കുക. തീർച്ചയായും ദാനിയലിനെ പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിശ്ചയിക്കുക, ദൈവത്തോടൊപ്പം നിൽക്കുക. എവിടെയാണ് ഇതെല്ലാം സംഭവിക്കുക? എങ്ങനെയാണ് ഇത് സംഭവിക്കുക? എന്താണ് ജനങ്ങളെ അങ്ങനെ ആക്കുന്നത്? എന്തുകൊണ്ടാണ് നാം മിക്കവാറും നശിക്കപ്പെടാനായി തയ്യാറാക്കിയിരിക്കുന്നത്? സഹോദരൻ ബ്രഹാം, എനിക്കത് വിശദീകരിച്ചു തരിക. ഈ മുഴുവൻ കാര്യങ്ങളും തുടച്ചു നീക്കപ്പെടുന്നതിന് എന്താണ് കാരണമാക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇതിനു മുമ്പ് ഒരിക്കൽ ഇത് തുടച്ചു നീക്കപ്പെട്ടിരുന്നു. അത് ശരിയല്ലേ? അത് പുരാതന കാലത്തെ നശിപ്പിച്ചപ്പോഴായിരുന്നു. ഇപ്പോൾ ഇവിടെ ആഴമേറിയ കാര്യങ്ങളാണ് കടന്നു വരുന്നത്. നാം വായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തയ്യാറാകും. ഉത്പത്തി പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിലേക്ക് എന്നോടൊപ്പം തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഉത്പത്തിയുടെ പുസ്തകത്തിൽ നിന്നും ഇന്ന് നമുക്കുള്ളതായ എല്ലാ മതവിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്ക് കാണിക്കാൻ കഴിയും. ഉത്പത്തിയിലാണ് അത് തുടങ്ങിയിരിക്കുന്നത്. ഉത്പത്തി എന്ന് വെച്ചാൽ തുടക്കമെന്നാണ് അർത്ഥമാക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? തീർച്ചയായും. കത്തോലിക്ക സഭയെ ആദിയിൽ ബാബിലോണിൽ വെച്ച് നിമ്രോധത്തിന്റെ സ്ഥാപകനായി നാം കാണുന്നു. അതിനെ നാം വേദപുസ്തകത്തിന്റെ മധ്യത്തിലും വേദപുസ്തകത്തിന്റെ അവസാനത്തും കാണുന്നു. വേദപുസ്തകത്തിൽ ആദ്യയിൽ സ്ത്രീ പ്രാസംഗികരെ മരത്തിന്റെ വേരുകളിൽ നിന്നും ഉണ്ടാക്കിയ ചെറിയ പ്രതിമകളെ ആരാധിക്കുന്നതിൽ കൂടി കൊണ്ടുവരാനായി ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഇസ്ലോപ്പിന്റെ രണ്ട് ബാബിലോണുകളുടെ ചരിത്രം എത്ര പേർ വായിച്ചിട്ടുണ്ട്? ശരി, ഈ ചരിത്രങ്ങളിൽ കണ്ടുപിടിക്കുക, അവർക്ക് ആ സ്ത്രീ ഉണ്ടായിരുന്നു. അതുകൂടാതെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, യാക്കോബ് അവന്റെ പിതാവിന്റെ ദൈവങ്ങളെ മോഷ്ടിക്കുകയും അവന്റെ മകൾ അവളുടെ കീഴിലായി അതിനെ ഒളിയിക്കുകയും മരുഭൂമിയിൽ വെച്ചത് പുറത്തെടുക്കുകയും അത് പിന്നീട് പാളയത്തെ ദുഷിപ്പിക്കുകയും ചെയ്തു. ശരി, ഇപ്പോൾ നമുക്ക് ഉത്പത്തിയിൽ നിന്നും വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുചിന്തകളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും, നോക്കൂ, പുതിയ വെളിച്ചത്തെ തേടുകയാണ്, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, ഇന്ന് ഈ ആളുകൾ എങ്ങനെയാണെന്ന് വേദപുസ്തകത്തിൽ നിന്നും എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രയാസമില്ലാതായുള്ള തളിക്കലും അല്ലെങ്കിൽ ഒഴിക്കലും അല്ലെങ്കിൽ ഈ രീതിയിലോ അല്ലെങ്കിൽ ആ രീതിയിലോ ആയിരിക്കാത്തത്? ഇല്ല സാറേ, ദൈവം ഒരു പദ്ധതി എടുക്കുകയും അതിനെ പിന്തുടരാനാണ് നാം ബാധ്യസ്ഥതയുള്ളവരായിരിക്കുന്നതും. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്ന് തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കി. ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു തുടക്കമുണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കൊരു തുടക്കമുണ്ട്. ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ കാര്യങ്ങളെയും ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ യോഗങ്ങളിൽ കൂടി പറഞ്ഞിരുന്ന കാര്യങ്ങളെയും ഞാൻ അടിസ്ഥാനമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ നാം തിരികെ പോയിട്ട് വേദപുസ്തകത്തിൽ നിന്നും നാടകീയമായി ഒരു കാര്യം അവതരിപ്പിച്ചിരുന്നു. അതായത്, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ വാതകങ്ങളെ നിർമ്മിക്കുകയും അതിനുശേഷം ഈ വാതകങ്ങൾ കാൽസ്യവും പൊട്ടാസ്യവും അതുപോലെ വ്യത്യസ്ത കാര്യങ്ങളുമായി തീർന്നു. അവൻ നിങ്ങളുടെ ശരീരത്തെ ഉണ്ടാക്കുകയായിരുന്നു. ഒരു മഹാനായ കെട്ടിട നിർമ്മാതാവിനെ പോലെ കെട്ടിടത്തെ ഇടുകയും ഒരു കോൺട്രാക്ടറിനെ പോലെ ഒരു കെട്ടിട നിർമ്മാണത്തിനായി സാധനങ്ങൾ ഇടുന്നത് പോലെ അവൻ ഇടുകയായിരുന്നു. അവൻ നിങ്ങളുടെ ശരീരമുണ്ടാക്കുകയും അതിനെ അവിടെ ഇടുകയും ചെയ്തു. അവന് തന്റെ മനസ്സിൽ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായും അറിയാമായിരുന്നു. ഈ കൈയ്യ് അവൻ ലോകത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൈ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ എന്റെ ആത്മാവ് ലോകമുണ്ടായിരിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ കൈയും ഈ ശരീരവും അവൻ ലോകത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കിയിരുന്നു. കാരണം ഈ ശരീരം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുകയും മണ്ണിലേക്ക് തിരികെ ചേരുകയും ചെയ്യും. ദൈവം അതുണ്ടാക്കിയിരുന്നു. അവൻ ഇതെല്ലാം കൂടി തന്റെ മഹത്തായ പ്രാഥമിക രേഖാരൂപവും തന്റെ പദ്ധതിയും സ്ഥാപിച്ചു. അവൻ ഭൂമിയുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ ഉണ്ടാക്കുകയും മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കാണുകയും ചെയ്തു. ഇന്ന് രാവിലെ അതിനൊരു നാടകരൂപത്തിലായിട്ട് അതിൽ കൂടി നാം പോയിരുന്നു. എപ്രകാരം പിതാവ് ഇറങ്ങി വന്നിട്ട് തന്റെ സ്വരൂപത്തിലുണ്ടാക്കിയ പുത്രനെ നോക്കുകയും മറ്റു ചെയ്യുന്നത് നാം കണ്ടിരുന്നു. അതിനുശേഷം അവന് തക്കതായ ഒരു തുണയെ, ഒരു ഭാര്യ അവനുണ്ടാക്കി. ഇപ്പോൾ ഓർക്കുക, ഭൂമിയിലുള്ള എല്ലാ ജീവജന്തുക്കൾക്കും ആദമാണ് പേരിട്ടത്. ദൈവം കന്നുകാലികളെയും മൃഗങ്ങളെയും എല്ലാത്തിനെയും ഉണ്ടാക്കി. ഇന്ന് കാലനിർണയ ശാസ്ത്രജ്ഞരും വിവിധ രീതിയിലുള്ള ശാസ്ത്രത്തിന്റെ വലിയ ബുദ്ധിമാന്മാരും കഴിഞ്ഞ 6000 വർഷങ്ങൾ കൊണ്ട് ആ കാണാതായിരിക്കുന്ന ബന്ധത്തെ കണ്ടുപിടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റേത് ഒരു മൃഗീയമായ ജീവനാണ് എന്നത് നമുക്കറിയാം. അതായത്, നാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഒരു സ്ത്രീ ഒരു മനുഷ്യന്റെ വെറും ഒരു ഭാഗമാണ്, ഒരു ഉപോൽപ്പന്നമാണ്. ഒരു സ്ത്രീ യഥാർത്ഥ സൃഷ്ടിയുടെ തുടക്കത്തിലില്ലായിരുന്നു. വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അവന്റെ വാരിയലിൽ നിന്നും ഒന്നെടുത്ത് സ്ത്രീയെ സൃഷ്ടിക്കുന്നത് വരെ ദൈവം അത് വിട്ടുകളഞ്ഞിരുന്നു. ആദാമാണ് എല്ലാ സൃഷ്ടിക്കും മറ്റെല്ലാത്തിനും പേരിട്ടത്. എങ്കിലും അവന് തക്കതായ ഒരു തുണ കിട്ടിയിരുന്നില്ല. അതിനാൽ ദൈവം അവന് തക്കതായ ഒരു തുണയുണ്ടാക്കി. അവന്റെ വാരിയലുകളിൽ നിന്നും ഒന്നെടുത്തിട്ട് ആ ആഴവും നീളവുമുള്ള മുറിവിനെ അടക്കുകയും അവന് തക്കതായ ഒരു തുണയുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. മനുഷ്യൻ തന്റെ ആത്മാവിൽ പുരുഷനും സ്ത്രീയും രണ്ടുമാകുന്നു. സ്ത്രീ ഒരു മനുഷ്യന്റെ ഒരു ഭാഗം മാത്രമാകുന്നു. ഒരു മനുഷ്യൻ തനിക്ക് സ്വയമായ ഒരു ഭാര്യ എടുക്കുമ്പോൾ, അവൾ ശരിക്കും അവന്റെ ഭാര്യയാണെങ്കിൽ, ദൈവത്താൽ നൽകപ്പെട്ട ഭാര്യയാണെങ്കിൽ, അവൾ അവന്റെ ഒരു ഭാഗം മാത്രമാകുന്നു. ആ കാരണത്താലാണ് നിങ്ങൾക്ക് വിവാഹത്തിൽ അത്രമാത്രം ധാരാളം മനസാക്ഷി സംഘങ്ങൾ ഉള്ളത്. അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ പുറത്തു പോകുകയും തവിട്ട് നിറമുള്ള കണ്ണുകളോ അല്ലെങ്കിൽ നീല കണ്ണുകളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്രകാരമുള്ള ഒരു സൗന്ദര്യമേറിയ ആകൃതിയിലുള്ള ചില പെൺകുട്ടികളെ കാണുകയും നിങ്ങൾ അവൾക്ക് വേണ്ടി വീണു പോവുകയും ചെയ്യുന്നു. ആദ്യത്തെ പ്രാവശ്യം ഒരു കുട്ടിയുണ്ടായി കഴിയുമ്പോൾ ആ പല്ലുകൾ പുറത്തു വരികയും അവളുടെ ശരീരം ചുളിഞ്ഞ് വയസ്സാകുകയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ അവളെ ചവിട്ടി പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ നിങ്ങളിൽ ചില സ്ത്രീകൾ വഴുതി താഴോട്ട് കിടക്കുന്ന മുടികളുള്ളതും അവന്റെ അമ്മയുടെ പന്നിക്കൊഴുപ്പിന്റെ പകുതി വാരി വലിച്ചു കൂട്ടിയതും ചുരുണ്ട മുടികളുള്ളതുമായ ചില ചെറുപ്പക്കാരായ പയ്യന്മാരെ കണ്ടുപിടിക്കുന്നു. അതെല്ലാം പൊഴിഞ്ഞുപോകും, എനിക്കത് അനുഭവത്താൽ അറിയാം. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതെന്താകുന്നു? നിങ്ങൾ അതിനായി വീണു പോകുന്നു. നിങ്ങൾ ആദ്യമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്ത്രീ നിങ്ങളുടെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ മാർവിൽ ഒരു സ്ത്രീയെ നിങ്ങൾ ആലിംഗനം ചെയ്യുകയും നിങ്ങളുടെ ഭാര്യയെ അവളെ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ നിങ്ങളുടെ മേലൊരു മുദ്രയെ പതിക്കുന്നു. നമുക്കതിനെ ഈ രീതിയിൽ പറയാം. അതിനാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. മറ്റേതെങ്കിലും ഒരു സ്ത്രീ ആ മാർവിൽ പതിഞ്ഞിരിക്കുന്ന മുദ്രയ്ക്ക് എതിരായിട്ട് ചേരുകയില്ല. ദൈവം നിങ്ങളെ അതിന് ഉത്തരവാദിത്തമുള്ളവനായിട്ട് പിടിക്കും. അതുമാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊരുത്തന്റെ ഭാര്യ എടുക്കുന്ന നിങ്ങൾ, ഇവിടെ പട്ടണത്തിലുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു, ഒരു പാവം പിടിച്ച പെണ്ണാണ്, എനിക്കവളെ അറിയാം. ഏതോ ഒരു ചൂതുകളിക്കാരൻ അവൾക്ക് നല്ല വലിയ ഉടുപ്പുകളും മറ്റു കാര്യങ്ങളും വാങ്ങിക്കൊടുക്കുകയും എന്നിട്ട് ഇതുപോലെ അവളുമായി വിനോദിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു എലി അതുപോലുള്ള കാര്യം ചെയ്യും. മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഒരു പട്ടിക്ക് പോലും അത്രമാത്രം താണനിലയില്ല. എന്നിരിക്കലും ഒരു തള്ളപ്പട്ടിയെ നിങ്ങൾ വൃത്തികെട്ടവളെന്ന് വിളിക്കുന്നു. ജെഫർസൺ വിലയിലുള്ള പകുതിയിലധികം സ്ത്രീകളിലും കൂടുതൽ സദാചാരം അവൾക്കുണ്ട്. നിങ്ങളൊരു തള്ളപ്പന്നിയെ ഒരു പെൺപന്നി എന്ന് വിളിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള സ്ത്രീകളെക്കാളും കൂടുതൽ സദാചാരമുള്ളവളാണ് അവയിലധികവും. അത് തികച്ചും ശരിയായ ഒരു കാര്യമാണ്. ഇപ്പോൾ അത് ശരിക്കും വ്യക്തമാണെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനാൽ അത് വീട്ടിൽ കൊണ്ടുപോയി പൊടിച്ചു കൊണ്ടുവരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൂടാതെ സത്യവുമാണ്. ഈ ദിവസങ്ങളിലുള്ള സ്ത്രീകൾക്ക് സദാചാരം എന്താണെന്ന് പോലും അറിയില്ല. എന്റെ വിവേകത്തെ വേദനിപ്പിക്കരുത് എന്നവർ പറയും. എന്നാൽ നിങ്ങൾക്ക് യാതൊരു വിവേകം തന്നെയുമില്ല. ശ്രദ്ധിക്കുക. അതെ സാറേ, എന്താണ് ശരിയെന്നും തെറ്റെന്നും അറിഞ്ഞിരിക്കുമ്പോഴത്തെ കാര്യമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഈ മനുഷ്യനെ അവൻ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവന്റെ ആത്മാവിനെ വേർപെടുത്തി. അവന്റെ ഒരു വശത്ത് നിന്നും ഒരു കഷ്ണം എടുത്തിട്ട് അതിൽ നിന്നും ഒരു സ്ത്രീയെ ഉണ്ടാക്കി. അതിനുശേഷം സ്ത്രീ സഹജമായ അഴകുള്ള ആത്മാവിനെ മനുഷ്യനിൽ നിന്നും എടുത്തിട്ട് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. എന്നിട്ട് അവൻ ആണത്വമുള്ള ദൃഢസഹജമായ മനുഷ്യനെ ഉണ്ടാക്കി. നിങ്ങളൊരു മനുഷ്യനെ സ്വല്പം കൈയും നഖവും മോടി പിടിപ്പിക്കപ്പെട്ട്, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് തന്നെ വിളിച്ചാലും, അവന്റെ കൈവിരലുകളിലെ നഖങ്ങളും മറ്റും മോടി പിടിപ്പിച്ച് കാണുമ്പോൾ, അത് കൂടാതെ നിങ്ങൾക്കറിയാമോ, ഒരു വശത്ത് നാലും വേറൊരു വശത്ത് അഞ്ചുമായിരിക്കും. അവന്റെ തലമുടി വഴുതി താഴോട്ട് കിടക്കുകയും വായ മുമ്പിൽ തുറന്നു പിടിച്ചുകൊണ്ടും അപ്രകാരമുള്ള ഈ സുന്ദരന്മാരായ ആൺകുട്ടികളെ കാണുമ്പോൾ അതൊരു സ്ത്രീ പ്രകൃതക്കാരനാണെന്ന് മാത്രം ഓർക്കുക. ആ പക്ഷിയിൽ എന്തോ തെറ്റായിട്ടുണ്ട്. എന്തോ അവിടെ തെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് അവനെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഒരു സ്ത്രീ അവളുടെ വായിലൊരു സിഗരറ്റുമായി ഒരു ജോഡി പുറംകൊപ്പായുമായിട്ട് കാണുമ്പോൾ അതിൽ വീണു പോകുന്നവനെ, അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സഹോദര, നീ ആ പഴയ പിത്തനീരിനെ സൂക്ഷിച്ചുകൊള്ളുക. അവളുടെ എന്തോ സംഗതി കുഴപ്പമുണ്ട്. ഒരു സ്ത്രീ ഒരു സ്ത്രീയായിരിക്കുകയും ഒരു സ്ത്രീയെ പോലെ വസ്ത്രധാരണം ചെയ്തിരിക്കുകയും വേണം. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അവനെ ഒരു കാര്യമായിട്ടും സ്ത്രീയെ മറ്റൊന്നുമായിട്ടും ഉണ്ടാക്കി. ദൈവം മനുഷ്യനെ വസ്ത്രധാരണം ചെയ്യുമ്പോൾ അവനെ ഒരു രീതിയിലും സ്ത്രീയെ മറ്റൊരു രീതിയിലും ചെയ്തു. പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കുന്നത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാക്കുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങൾ സ്ത്രീകൾ ഈ ചെറിയ കാലുറകളും മറ്റും ധരിച്ച് പുറത്തു പോകുകയും, അവയെന്താണ് നിങ്ങൾ വിളിക്കുന്നത്? നിക്കർ ബക്കർ എന്നാണല്ലേ? എന്താണ് അതിനെ അവർ വിളിക്കുന്നത്? അതെ, അത് തന്നെയാണ്. അല്ല അല്ല, അത് നിക്കറുകളല്ല, അത് ഈ നീണ്ട കാലുകളോട് കൂടിയതാകുന്നു. ചവിട്ടി നീക്കികളും ഓവറോൾസും ഡാങ്കറികളുമാണ്. അകത്തേക്ക് കടന്നു ചെല്ലുക, ഇത് സ്ത്രീകൾക്കുള്ളതാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മഹിളകൾ ഇതുപോലെയുള്ളത് ധരിക്കുകയില്ല. സ്ത്രീകൾ ചെയ്തേക്കാം, എന്നാൽ ഒരു കുലീന സ്ത്രീ അത് ചെയ്യുകയില്ല. അത് ശരിയാണ്. സ്ത്രീകളുടെ വസ്ത്രം പുരുഷൻ ധരിക്കുന്നതും പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കുന്നത് ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാക്കുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും പുരുഷൻ കൂടുതൽ സ്ത്രൈണ പ്രകൃതമുള്ളവനും സ്ത്രീകൾ കൂടുതൽ ആണത്തമുള്ളവരുമായി കൊണ്ടിരിക്കുന്നു. എന്താണ് കാര്യം? വേദപുസ്തകത്തിൽ നിന്നും കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നാം അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സ്ത്രീ ഇനിയും സ്ത്രീ ആയിരിക്കുന്നില്ല. നിങ്ങൾ ക്രൈസ്തവരായ സ്ത്രീകളെക്കുറിച്ച് ഞാൻ അർത്ഥമാക്കുന്നില്ല. ഞാൻ പൊതുവായിട്ടുള്ള പരമ്പരയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർ പുരുഷനെ പോലെ അഭിനയിക്കാൻ ആഗ്രഹിക്കുകയും പുരുഷനെ പോലെ മുടിവെട്ടാനും ആഗ്രഹിക്കുന്നു. മദ്യശാലയിൽ ഇതുപോലെ കൈവയ്ക്കാനും ദൈവമേ അമേരിക്ക അനുഗ്രഹിക്കണമെന്ന് അവരുടെ വായിൽ ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് അവർ പാടുകയും ചെയ്യുന്നു. തെരുവുകളിലേക്കും പെരുവഴികളിലേക്കും ഇറങ്ങി ചെന്ന് നോക്കുക. ഞങ്ങൾ എന്നെ നോക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക. ബില്ലിപ്പോളും ഞാനും കൂടി രാജ്യമൊട്ടുക്കുള്ള 6 മാസത്തെ ഈ കഴിഞ്ഞ പ്രചാരണ പ്രവർത്തനത്തിൽ വഴിയിൽ എത്ര പേർ അറയ്ക്കപ്പെട്ടു എന്നുള്ളതിന്റെ കണക്കെടുത്തിരുന്നു. 300 റോഡ് അപകടങ്ങളിൽ എത്ര എണ്ണം സ്ത്രീകൾ ഓടിച്ചതായിരുന്നു എന്ന് ഊഹിച്ചു നോക്കുക. അതിൽ 19 മാത്രം പുരുഷന്മാരായിരുന്നു. അതിൽ 280 അല്ലെങ്കിൽ 281 പിന്നെ പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വണ്ടി ഓടിക്കുന്ന സ്ത്രീകളോ? ഇപ്പോൾ ശരിയായിട്ട് വണ്ടി ഓടിക്കുന്ന സ്ത്രീകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എങ്ങനെയൊക്കെ ആയിരുന്നാലും അവൾ തെറ്റും. നിങ്ങൾ അവളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കുക. അവൾ ഒരുവിധം കാണാൻ കൊള്ളാവുന്നവളാണെന്നിരിക്കട്ടെ, ഒരു പോലീസുകാരൻ അവിടേക്ക് വരുമ്പോൾ അവൾ അവളുടെ തലമുടി ഒരു വശത്തേക്ക് ഇട്ടുകൊണ്ട് അവിടെ നിൽക്കും. തീർച്ചയായും നിങ്ങളാണ് തെറ്റുകാരനെന്ന് അവൻ പറയും. നമുക്ക് യാതൊരു നിയമങ്ങളുമില്ല. കഴിഞ്ഞ ദിവസം ഒരു നികുതി വ്യവഹാരത്തിൽ കൂടി കടന്നു വരുമ്പോൾ അവൾ അത് തെളിയിച്ചു കാണിച്ചു. നമുക്ക് യാതൊരു നിയമവുമില്ല. ഓ, ജനാധിപത്യ ഭരണം നങ്കൂരമില്ലാത്ത കപ്പൽ യാത്രയാണെന്ന് ഇംഗ്ലണ്ടിലെ മഹാന്മാരായ പ്രഭുക്കന്മാർ പറഞ്ഞിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അത് ശരിയാണ്. സോപ്പ് പെട്ടിയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ്. ജനാധിപത്യ ഭരണം അഴുകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഏകാധിപത്യ ഭരണവും ബാക്കിയുള്ളതും ഇത് മുഴുവനും അഴുകിയിരിക്കുന്നു. ഇത് മുഴുവനായി നശിപ്പിച്ചു കളഞ്ഞിട്ട് അവൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ പുതിയ ഒന്നിനെ തുടങ്ങുമെന്ന് മാത്രമല്ലാതെ മറ്റു യാതൊന്നും തന്നെ ദൈവത്തിന് ചെയ്യാനില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവന്റെ വരവിങ്കിലേക്ക് നാം എത്രമാത്രം അടുത്തിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ സ്ത്രീയെ അവന് തക്കതായ ഒരു തുണയായിട്ട് അവനുണ്ടാക്കി. അവൾ അവന്റെ തക്കതായ ഒരു തുണയായിരുന്നു. ഇപ്പോൾ ഇവിടെ എനിക്ക് ഇതുവരെയും ഇതുമായി യോജിക്കുന്ന ഒരു പ്രാസംഗികനെ കിട്ടിയിട്ടില്ല. മറ്റെന്തോ ചില രീതിയിൽ അവർ അതിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കലും അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആദാമും ഹവയും ചില ആപ്പിൾ പഴങ്ങളാണ് തിന്നതെന്ന് അവർ പറയാൻ ശ്രമിക്കുന്നു. സഹോദര, ഇതൊരു തമാശയ്ക്ക് വേണ്ടി ഞാൻ പറയുകയല്ല, എന്നാൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ആപ്പിൾ പഴം തിന്നുന്നതിൽ കൂടെ സ്ത്രീകൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിയുന്നുവെങ്കിൽ നാം വീണ്ടും ആപ്പിൾ പഴം കൈമാറിക്കളയാം. അത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരാപ്പിൾ പഴം തിന്നുക എന്ന കാര്യമല്ല അവർ ചെയ്തിട്ട് അതവരെ നഗ്നരാണെന്ന് തിരിച്ചറിയാൻ ഇടയാക്കിയതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തീർച്ചയായും അതായിരുന്നില്ല. അതിന് ലൈംഗികപരമായ കാര്യത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അതാകേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിലക്കപ്പെട്ട ഫലത്തെ അവർ എടുത്തപ്പോൾ അതവരെ നഗ്നരാണെന്ന് തിരിച്ചറിയാൻ ഇടയാക്കി. സ്ത്രീ ഒരു ഫലം തരുന്ന വൃക്ഷമല്ലേ? നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഫലമല്ലേ? അതായിരുന്നു തിന്നരുതെന്ന് വിലക്കപ്പെട്ട ഫലം. ഇപ്പോൾ ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്. മനുഷ്യൻ എന്തായിരുന്നുവെന്ന് അറിയാനായി ശാസ്ത്രത്തിന് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അടുത്തായിട്ടുള്ളത് അവർ പഴയ അസ്ഥികളും പുരാതന ജന്തുക്കളുടെ അവശിഷ്ടങ്ങളും തലകളും തലയോട്ടികളും കൈകളും എല്ലുകളും മറ്റെല്ലാം കുഴിച്ചെടുത്തിട്ട് അവയെ കാഴ്ചയ്ക്ക് മനുഷ്യനെ പോലെ കാണപ്പെടുന്ന ഒന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ അടുത്തായിട്ടുള്ളതിന്റെ കണ്ടുപിടുത്തത്തിൽ അതിന് തൊട്ടടുത്തതായി വന്നിരിക്കുന്നത് ഒരു മനുഷ്യ കുരങ്ങാണെന്ന് അവർക്കറിയാം. മനുഷ്യന്റെ തൊട്ടടുത്ത വർഗം അവനാകുന്നു. എന്നിരിക്കൽ തന്നെയും ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള മനുഷ്യനുമായിട്ട് അതിന് യാതൊന്നും തന്നെ ആകുന്നില്ല. ഏറ്റവും താഴെയായിട്ടുള്ള ജീവന്റെ രൂപം എന്നത് ഒരു തവളയാകുന്നു. ഏറ്റവും ഉയർന്ന ജീവന്റെ രൂപം ഒരു മനുഷ്യനാകുന്നു. ദൈവം താഴെ നിന്നും തുടങ്ങിയിട്ട് തന്റെ സ്വരൂപത്തിൽ കൊണ്ടുവരുന്നത് വരെ മേലോട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിനെ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഉയരത്തിലേക്കാക്കിയിട്ട് ദൈവത്തിന്റെ രൂപം അതിന് കിട്ടുന്നത് വരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവൻ മനുഷ്യനെ ആ രൂപത്തിലുണ്ടാക്കി. അത് ഏറ്റവും ഉയർന്ന രൂപമായിരുന്നു. ഏറ്റവും താണ രൂപം ഒരു തവളയായിട്ട് തീരുന്ന പോളിവോഗ് അല്ലെങ്കിൽ വാലുമാക്രിയും മറ്റുമാകുന്നു. ഇപ്പോൾ ഈ കാണാതെ പോയിരിക്കുന്ന ബന്ധം അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ തിരുവഴുത്ത് ശ്രദ്ധിക്കുക. നിങ്ങളിൽ അധികം പേരും ഇതുമായി യോജിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇത് നിങ്ങളുടെ മനസ്സിൽ വഹിച്ചിരിക്കാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനെതിരായി ഹാനി വരുത്താൻ ഇടയാകരുത്. എന്നാൽ ശ്രദ്ധിക്കുക, നിങ്ങളിൽ അധികം പേരും ഡോക്ടർ ഡിഹാൻ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ മനോഗുണത്താലും ഒരു നല്ല ബാപ്റ്റിസ്റ്റുകാരനായ സഹോദരനെയും പോലെ ഞാൻ തീർച്ചയായും അദ്ദേഹത്തെ വിലമതിക്കുന്നു. അദ്ദേഹത്തിന് കൂടുതൽ ബുദ്ധിയും വിവേകവും ഞാൻ അറിഞ്ഞിട്ടുള്ളതിലും കൂടുതലായിട്ട്. കാരണം അദ്ദേഹം ഒരു വേദശാസ്ത്ര പണ്ഡിതനും ഒരു മെഡിക്കൽ ഡോക്ടറും ശാസ്ത്രത്തിൽ ഒരു ബിരുദധാരിയുമാണ്. അദ്ദേഹം ഒരു മിടുക്കനായ മനുഷ്യനാകുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരാണെന്ന് കാണുകയും അദ്ദേഹം ജോസഫസിന്റെ നിലപാടെടുത്തുകൊണ്ട് അവരെ തന്നെ മനുഷ്യ ശരീരത്തിലേക്ക് കടത്തിയിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുത്തു എന്ന് പറയുന്നു. ആ കാലത്ത് നോത് ദേശത്ത് മല്ലന്മാരുണ്ടായിരുന്നു. അവർക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുത്തിട്ട് അവരോടൊപ്പം വസിച്ചു. ദൈവപുത്രന്മാർ, വീഴ്ച പ്രാപിച്ച ദൂതന്മാർ മനുഷ്യരുടെ പുത്രിമാരെ കണ്ടിട്ട് അവരെ എടുക്കുകയും ലൈംഗിക ആഗ്രഹം അത്രയും ഭയങ്കരമായിട്ട് അവരുടെ വീഴ്ചയിൽ അവർ പാപികളായിരുന്നിട്ടും അവർ മനുഷ്യ ശരീരത്തിലേക്ക് സ്വയം അവരെ തന്നെ കടത്തിയെന്ന് പറയുന്നു. അവരത് ചെയ്യുകയാണെങ്കിൽ അവർ ദൈവിക രോഗശാന്തിയെ നശിപ്പിച്ചു കളയും, മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും നശിപ്പിച്ചു കളയും. സാത്താനെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അവൻ ദൈവത്തോട് തുല്യനാകുന്നു. സാത്താനെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല. സാത്താനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ എന്നെ കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന് സൃഷ്ടിക്കാൻ കഴിയുകയില്ല. അവൻ സൃഷ്ടിയെ വൈകൃതമാക്കുക മാത്രം ചെയ്യുന്നു. അവനൊരു സൃഷ്ടാവല്ല, അവനൊരു വിഘടൻ മാത്രമാകുന്നു. എങ്കിൽ പിന്നെ എന്താണ് സംഭവിച്ചത്? ശ്രദ്ധിക്കുക, എന്റെ വിവരണം ഇവിടെയാകുന്നു. കാണാതെ പോയ ബന്ധം ഇവിടെയാകുന്നു. ഇപ്പോൾ അവർക്കൊരു മനുഷ്യക്കുരങ്ങാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു മനുഷ്യക്കുരങ്ങിനെ ഒരു സ്ത്രീയുമായിട്ട് ഇണചേർത്തിട്ട് ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു മൃഗത്തെ മനുഷ്യനുമായി ഇണചേർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് തമ്മിൽ ചേരുകയില്ല. ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ രക്തത്തെ പകരാനും കഴിയുകയില്ല. ഞാൻ ആഫ്രിക്കയിലായിരുന്നപ്പോൾ അവിടെയുള്ള നിറക്കാരായ പാവപ്പെട്ട ജനങ്ങളെ അവർ അത്രമാത്രം ഈ രീതിയിൽ പരിഗണിച്ചിട്ട് ആരോ എന്നോട് ഇവർ മൃഗങ്ങളല്ലാതെ മറ്റു യാതൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എത്രമാത്രം മനുഷ്യരായിരിക്കുന്നുവോ അത്രയും അവരും മനുഷ്യരാകുന്നു. ചിലപ്പോൾ സ്വല്പം കൂടുതലായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു മനോഭാവം കിട്ടുമ്പോൾ നിങ്ങൾ തിരികെ മൃഗമായിക്കൊണ്ടിരിക്കുകയാണ്. ചീട്ടിലെ സ്പെയ്ഡിലുള്ള ആസിനെ പോലെ അവൻ കറുത്തതായിരുന്നാലും അല്ലെങ്കിൽ ഒരു മത്തങ്ങയെ പോലെ മഞ്ഞയായിരുന്നാലും അല്ലെങ്കിൽ നീലം പോലെ നീലയായിരുന്നാലും അവന് നിങ്ങൾക്കൊരു രക്തം പകരൽ ചെയ്യുന്നതിൽ കൂടെ നിങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒരു മൃഗത്തിന്റെ രക്തം നിങ്ങളുടെ മേലെടുക്കരുത്. അതുകൊണ്ട് തീർച്ചയായും അവനൊരു മനുഷ്യനാണ്. വെറും ഒരു തൊലി മാത്രം കറുപ്പായിരിക്കുന്നത് കൊണ്ടോ വേറൊന്ന് തവിട്ടായിരിക്കുന്നത് കൊണ്ടോ വേറൊന്ന് മഞ്ഞയായിരിക്കുന്നത് കൊണ്ടോ വേറൊന്ന് വെള്ളയായിരിക്കുന്നത് കൊണ്ടോ അതിന് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ദൈവം ഒരു രക്തത്തിൽ നിന്ന് മനുഷ്യജാതിയെല്ലാം ഉളവാക്കി എന്ന് വേദപുസ്തകം പറയുന്നു. അത് വാസ്തവമായിട്ടും ശരിയാണ്. നാം ജീവിക്കുന്ന സ്ഥലങ്ങളിലുള്ള നിറത്തിന്റെ മാറ്റങ്ങൾക്ക് ഇതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. ദൈവം മനുഷ്യജാതികളെയെല്ലാം ഒരേ രക്തത്താൽ എല്ലാ ജാതികളെയും ഒരേപോലെ ഉണ്ടാക്കി. ചൈനക്കാരനും നിറമുള്ള മനുഷ്യനും ഇപ്പോൾ ഇത് പറയാൻ കഴിയില്ല. കറുത്ത മനുഷ്യനും അത് പറയാൻ കഴിയില്ല. അവൻ മഞ്ഞ നിറക്കാരനാണ്, എനിക്ക് അവനുമായി യാതൊന്നും ചെയ്യാനില്ല എന്ന് ചൈനക്കാരനായ മനുഷ്യന് പറയാൻ കഴിയുകയില്ല. അവൻ നിന്റെ സഹോദരനാകുന്നു. കൂടാതെ നിങ്ങൾ വെള്ളക്കാരായ മനുഷ്യർ മഞ്ഞ നിറമുള്ളവനോടോ അല്ലെങ്കിൽ കറുത്ത നിറമുള്ളവനോടോ ആരോടെങ്കിലും തന്നെ ആയാലും എനിക്ക് നിങ്ങളുമായി യാതൊന്നും ചെയ്യാനില്ല എന്ന് പറയാൻ കഴിയില്ല. അവൻ നിന്റെ സഹോദരനാകുന്നു. അത് വാസ്തവമായും ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇതാ ഇവിടെയാകുന്നു. സർപ്പമാണ് അത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുകയും അതിനെ വേദപുസ്തകത്താൽ എനിക്ക് തെളിയിക്കാനും കഴിയും. മനുഷ്യനും മനുഷ്യ കുരങ്ങനും ഇടയ്ക്കുള്ള കാണാതായിരിക്കുന്ന ആ വ്യക്തി സർപ്പമാകുന്നു. കാരണം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, സർപ്പം ഒരു ഇഴജന്തുവല്ലായിരുന്നു. എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് ഏറ്റവും കൗശലമേറിയതായിരുന്നു. ഈ കൗശലമേറിയത എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നതിനായി ഞാൻ പോയിട്ട് എല്ലായിടത്തു നിന്നും നിഘണ്ടുക്കളും മറ്റും കൊണ്ടുവന്ന് നോക്കി. അതിന്റെ അർത്ഥം ബുദ്ധി കൗശലമുള്ളതായ യസൂത്രശാലിയായ എന്നാകുന്നു. എബ്രായ ഭാഷയിലുള്ള മാഹ എന്ന വാക്കിൽ നിന്നുമുള്ള ശരിയായ വ്യാഖ്യാനം ജീവിത തത്വങ്ങളുമായി ശരിയായ അറിവുള്ളവൻ എന്നാകുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമുക്കിത് ശ്രദ്ധിക്കാം. അവൻ ബുദ്ധി കൗശലമുള്ളവനും സൂത്രശാലിയുമായിരുന്നു. എന്നിരിക്കലും അവനെ ഒരു പാമ്പ് എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ഓർക്കുക, അവിടെ ഉണ്ടായിരുന്നതിലും ഏറ്റവും മിടുക്കനായവൻ അവനായിരുന്നു. മനുഷ്യനേക്കാളും കാട്ടുജന്തുക്കളെക്കാളും കൂടുതൽ കൗശലമുള്ളവനും ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്തതുമായിരുന്നു. അവനൊരു ഇഴജന്തുവായിരുന്നില്ല. ശാപം അവനെ ഒരു ഇഴജന്തുവാക്കി തീർത്തു. അവൻ മറ്റെല്ലാത്തിലും വെച്ച് ഏറ്റവും ശോഭയേറിയവനായിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. ആ ശാപം അവന്റെ ശോഭയെല്ലാം എടുത്തു മാറ്റിയിരുന്നില്ല. എന്നിരിക്കലും പാമ്പിന്റെ ശ്രേഷ്ഠമായ നിറങ്ങൾ മനോഹരമാണ്. കൂടാതെ അവന്റെ കൃപയും അവന്റെ തീക്ഷ്ണബുദ്ധിയും. ശാപം അത് മാറ്റിക്കളയുക പോലും ഉണ്ടായിരുന്നില്ല. അവന്റെ കാലുകൾ മാറ്റപ്പെട്ടിട്ട് ഉരസുകൊണ്ട് ഗമിച്ചു പോകും എന്ന് ദൈവം അവനോട് പറഞ്ഞു. മനുഷ്യനിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഒരൊറ്റ എല്ല് പോലും പാമ്പിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ആ കാരണത്താലാണ് ശാസ്ത്രം പരാജയപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവനിതാ അവിടെയാകുന്നു. ജ്ഞാനികളുടെയും ബുദ്ധിമാന്മാരുടെയും കണ്ണുകളിൽ നിന്നും ദൈവം അത് മറച്ചിട്ട് ദൈവപുത്രന്മാർ വെളിപ്പെടുന്നതായി അവസാന നാളുകളിൽ ദൈവപുത്രന്മാർക്ക് വെളിപ്പെടുത്തുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കിയും മറ്റും ചെയ്തപ്പോഴായിരുന്നു. അവസാന നാളുകളിൽ ദിവ്യത്വത്തിന്റെയും മറ്റുള്ള കാര്യങ്ങളുടെയും മഹത്തായ വെളിപാട് കൊണ്ടുവരുമ്പോൾ ഈ കാര്യങ്ങളെ അവൻ ദൈവപുത്രന്മാരിൽ കൂടെ പ്രകടമാക്കും. തിരുവെടുത്ത് അത് നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അങ്ങനെ നാം ഇതാ ഇവിടെയായിരിക്കുന്നു. ആ കാരണത്താലാണ് ദൈവം ഈ കാര്യങ്ങളെ നമുക്ക് തുറന്നു തരുന്നത്. ദൈവം തന്റെ പുത്രന്മാരെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു മാനുഷിക ജ്ഞാനത്തിന്റെ പരിധിക്കപ്പുറത്തായിട്ട് ആത്മീയമായ വെളിപാടുകളിൽ കൂടി അവനത് താഴേക്ക് കൊണ്ടുവരുന്നു. ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ എന്ന് നാം വേദപുസ്തകത്തിൽ നിന്നും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഏതെങ്കിലും ഒരു സെമിനാരിയിൽ നിന്നും അവൻ പഠിച്ചതായ ഏതെങ്കിലും അല്ല. എന്നാൽ ദൈവം മുമ്പാകെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് അവൻ പഠിച്ചതും ദൈവത്തിന് പ്രീതിയേറിയിട്ട് അവന് കൊടുത്തതുമാകുന്നു. ദൈവപുത്രന്മാർ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പാമ്പ് ഇവിടെയാകുന്നു. ആ പാമ്പ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് ഇതാകുന്നു. അവനെക്കുറിച്ചുള്ള എന്റെ വിവരണം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നാം ഒരു തവളയിൽ നിന്നും വന്നിട്ട് അത് പിന്നെ ഒരു വാലുമാക്രിയിൽ നിന്നും പിന്നെയും അത് തുടർന്നിട്ട് ഓരോന്നിലും കൂടി നിങ്ങൾ അവസാനം കുരങ്ങിലേക്കും അതിൽ നിന്ന് മനുഷ്യക്കുരങ്ങിലേക്കും എത്തിയിരിക്കുന്നു. ഇപ്പോൾ നാം മനുഷ്യക്കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്ക് കയറുകയും അതെന്തുകൊണ്ടാണെന്ന് അതിശയപ്പെടുകയും ചെയ്യുന്നു. ശരിയെങ്കിൽ ശാസ്ത്രം പറയുന്നു, ഇപ്പോൾ നിൽക്കുക, നമുക്ക് സ്ത്രീയെ കുരങ്ങിനോടും മനുഷ്യക്കുരങ്ങിനോടും ഇണചേർക്കുകയും പിന്നെ നേരെ മറിച്ചായിട്ട് ഒരു മനുഷ്യനെ മനുഷ്യക്കുരങ്ങിനോടും ഇണചേർക്കാൻ കഴിയും. അത് പ്രാവർത്തികമാകുകയില്ല. മറ്റേതെങ്കിലും മൃഗത്തോട് ഇണചേർത്ത് നോക്കുക, അത് പ്രാവർത്തികമാകുകയില്ല. രക്തം തമ്മിൽ ചേരുകയില്ല. നിങ്ങളുടെ രക്തം എടുക്കുക, അത് പൂർണ്ണമായും വ്യത്യസ്തതയുള്ള രക്തമാകുന്നു. ഇതിന്റെ തമ്മിൽ ഇടയ്ക്ക് ഏതോ ഒരു രക്തമുണ്ട്. ആ മൃഗത്തിനെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഓ ഹല്ലേലൂയ, ഞാൻ ആത്മാവിലാകുന്നത് അനുഭവപ്പെടുന്നു. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ദൈവം അതവരിൽ നിന്ന് മറച്ചു കളഞ്ഞു? മനുഷ്യന്റെ അസ്ഥി പോലുള്ള ഒരൊറ്റ എല്ല് പോലും ഒരു പാമ്പിലില്ല. അവൻ ആ കാര്യത്തെ അത്രമാത്രം ദൂരത്താക്കിയിട്ട് വിവേകശാലിയായ മനുഷ്യനത് കണ്ടുപിടിക്കാൻ കഴിയാതെയായിരിക്കുന്നു. ബുദ്ധിശാലിയായ മനുഷ്യൻ എവിടെയാണ്, എങ്ങനെയായിരുന്നാലും എവിടെ നിന്നാണ് അവൻ വരുന്നതെന്ന് വന്നിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. നോക്കൂ, അവൻ അതിൽ കൂടെ കടന്നു വരാൻ പറ്റില്ല. അത് വെളിപാടിനാല് വരണ്ടിയിരിക്കുന്നു. നീ ക്രിസ്തുവാകുന്നു എന്നുള്ള ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതാണ് ആത്മീയ വെളിപാട്. നിലത്തെ അനുഭവത്തിൽ നിന്നും കായൻ ഫലങ്ങളെ വഴിപാടായി കൊണ്ടുവന്നതിന് പകരം ഒരു കുഞ്ഞാടിനെ വഴിപാടായി കൊണ്ടുവരാൻ ഹാവേൽ എങ്ങനെ അറിഞ്ഞു? അത് ആത്മീയമായി അവൻ വെളിപ്പെട്ടിരുന്നു. അത് സെമിനാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയില്ല, അത് സഭാ സംഘടനയിൽ കൂടെ കിട്ടുകയുമില്ല, അത് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും കിട്ടുന്നു. ഇപ്പോൾ ആദ്യമുണ്ടായിരുന്നതായ ഈ പാപനെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് അവന്റെ ഒരു പടം വരയ്ക്കാം. അവനൊരു മഹാനായ വലിയ വ്യക്തിയാണ്. അവൻ മനുഷ്യക്കുരങ്ങനും മനുഷ്യനും ഇടയിലുള്ളവനാണ്. ഈ പാമ്പ് സാത്താനായ ലൂസിഫറിന് അറിയാമായിരുന്നു ആ ഒരൊറ്റ രക്തം മാത്രമേ മനുഷ്യ രക്തവുമായിട്ട് കൂടിച്ചേരുകയുള്ളൂ എന്ന്. അവൻ ഇടപെടാൻ കഴിയുന്ന ഏക വ്യക്തി അതായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. അവന് ആൾക്കുരങ്ങുമായിട്ട് ഇടപെടാൻ കഴിയുകയില്ലായിരുന്നു. ആ രക്തം തമ്മിൽ ചേരുകയില്ല. മറ്റുള്ള വ്യത്യസ്ത കാര്യങ്ങളോട് അവൻ ഇടപെടാൻ കഴിയുകയില്ലായിരുന്നു. അവന് ചെമ്മരിയാടുമായിട്ട് ഇടപെടാൻ കഴിയുകയില്ല. അവന് കുതിരയുമായിട്ട് ഇടപെടാൻ കഴിയുകയില്ല. മറ്റു യാതൊരു മൃഗങ്ങളുമായിട്ട് അവൻ ഇടപെടാൻ കഴിയുകയില്ല. അവൻ ഈ പാമ്പുമായിട്ട് ഇടപെടേണ്ടിയിരിക്കുന്നു. നാം ഇപ്പോൾ അവനെ എടുത്തിട്ട് അവൻ കാഴ്ചയ്ക്ക് എന്തായിരുന്നു എന്ന് നോക്കാം. അവനൊരു മഹാവലിയ വ്യക്തിയായിരുന്നു. അവൻ ചരിത്രാതീത കാലത്തുള്ള ഒരു ഭീമാകായനായിരുന്നു. അവിടെയാണ് അവർ ഈ വലിയ എല്ലുകളും മറ്റും കണ്ടുപിടിക്കുന്നതും. കൂടാതെ ഇത് ഞാൻ നിങ്ങളെ വേദപുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ശരി, ഈ മഹാനായ വലിയ വ്യക്തിയെ 10 അടി ഉയരവും വലിയ തോളുകളോടും കൂടി കാഴ്ചയ്ക്ക് മനുഷ്യനെ പോലെയുള്ളവനാണെന്ന് നമുക്ക് പറയാം. അവന്റെ രക്തം അത് താഴേക്ക് വന്നതിന് ശേഷം ഒരു മൃഗത്തിൽ നിന്നും മറ്റൊന്നിനോട് യോജിക്കുമായിരുന്നു. നിങ്ങൾക്ക് മൃഗങ്ങളെ തമ്മിൽ മിശ്രമാക്കാം. അത് മനുഷ്യന്റെ മണ്ഡലത്തിലെത്തുന്നതുവരെ അതിന് ഉയർന്ന രക്തവും ഉയർന്ന ജീവരൂപവും ഉയർന്ന ആകൃതിയും കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിന് തമ്മിലിടയിലുള്ള അവസാനത്തെ ആ ബന്ധം അത് മുറിച്ചു കളയപ്പെട്ടു. ശാസ്ത്രത്തിന് ആ കാണാതെ പോയ ബന്ധം കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് എത്ര പേർക്കറിയാം? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇവിടെ അവൻ ഒരു പാമ്പാകുന്നു? അവിടെ അവനൊരു മഹാവലിയ വ്യക്തിയായിരുന്നു. സാത്താൻ താഴേക്ക് വന്നിട്ട് എനിക്ക് പ്രചോദിപ്പിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ പറയുന്നു. നിങ്ങൾ സ്ത്രീകളെ നോക്കുകയും സ്ത്രീകളോടൊപ്പം പെരുമാറുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ സാത്താനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ സാത്താൻ താഴേക്ക് വന്നിട്ട് പാമ്പിനുള്ളിൽ പ്രവേശിക്കുന്നു. അവൻ ഹൗവയെ ഏദൻ തോട്ടത്തിൽ വെച്ച് നഗ്നയായി കാണുകയും അവളോട് നടുവിലുള്ള ഫലത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നടുവിലുള്ള എന്നതിന്റെ അർത്ഥം മധ്യയുള്ളത് എന്ന പോലെ മറ്റുമാകുന്നു. ഒരു മിശ്രിത സഭയിൽ നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവൻ ഇപ്പോൾ ഇത് ഭംഗിയുള്ളതാണ്, കാണാൻ നല്ലതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് അവൻ ചെയ്തത്? അവൻ ഹവയുമായിട്ട് സ്നേഹബന്ധം ഉണ്ടാക്കാൻ തുടങ്ങുകയും ഒരു ഭർത്താവിനെ പോലെ അവളോടുകൂടെ ജീവിക്കുകയും ചെയ്തു. അത് കാണാൻ ഭംഗിയുള്ളതാണെന്ന് അവൾ കാണുകയും ചെന്നിട്ട് തന്റെ ഭർത്താവിനോട് പറയുകയും ചെയ്തു. എന്നാൽ അവൾ സാത്താനാൽ നേരത്തെ ഗർഭവതിയായി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവൾ അവളുടെ ആദ്യത്തെ പുത്രനെ കൊണ്ടുവരികയും അവന്റെ പേര് കായൻ എന്നുമായിരുന്നു. അത് സാത്താന്റെ പുത്രനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ശരിയെങ്കിൽ അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ നിന്റെ സന്തതിക്കും പാമ്പിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. എന്ത്? സർപ്പത്തിന്റെ സന്തതിയോ? അവൾക്കൊരു സന്തതിയും അവനൊരു സന്തതിയും ഉണ്ടായിരുന്നു. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. തകർക്കുമെന്ന് ഇവിടെയുള്ളതിന്റെ അർത്ഥം ഒരു പ്രായച്ചിത്തമുണ്ടാക്കുമെന്നാകുന്നു. അവിടെയാണ് നിങ്ങളുടെ പാമ്പിന്റെ സന്തതി. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇതാ ഈ രണ്ട് മനുഷ്യർ പുറത്ത് കടന്നു വരുന്നു. ഇപ്പോൾ ഈ പാമ്പ് അവിടെ നിൽക്കുമ്പോൾ ഈ മഹാവലിയ അധികായനായ മനുഷ്യൻ അവിടെ നിൽക്കുകയും അവൻ ആദാമിന്റെ ഭാര്യയോടൊപ്പം വ്യഭിചാരം ചെയ്തതിന് കുറ്റവാളിയുമായിരുന്നു. എവിടെയാണ് ഇന്ന് പാപം കിടക്കുന്നത്? എന്താണ് ഇന്ന് അവരെ ആ രീതിയിലാക്കാൻ ഇടയാക്കുന്നത്? തീർച്ചയായും ഞാൻ എന്താണ് പറയുന്നതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അങ്ങനെ അതവിടെയായിരുന്നു. അവനത് ചെയ്തപ്പോൾ ദൈവം ആദാമിനെ ഹവ്വയെയും വിളിക്കാൻ തുടങ്ങി. ഞാൻ നഗ്നനാകുന്നു എന്നവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു എന്നവൻ ചോദിച്ചു. അപ്പോൾ അവർ പട്ടാളത്തിൽ നാലുകാലും പൊക്കി ചാടുന്ന മാതിരി ചെയ്യാൻ തുടങ്ങി. ഈ സ്ത്രീയാണ് എനിക്കത് തന്നത്, അവളാണത് ചെയ്തതെന്ന് പറഞ്ഞു. അവളാകുന്നു എന്നെ പ്രേരിപ്പിച്ചത്. ഈ പാമ്പാണ് എനിക്ക് ആപ്പിൾ പഴം തന്നതെന്ന് അവൾ പറഞ്ഞു. ശരി പ്രാസംഗിക, നിങ്ങൾ സ്വയം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. പാമ്പ് എന്നെ വഞ്ചിച്ചു എന്നവൾ പറഞ്ഞു. വഞ്ചിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ അർത്ഥം മലിനമാക്കപ്പെടുക എന്നാണ്. അങ്ങനെ അവൾ മലിനമാക്കപ്പെട്ടിരുന്നു. സാത്താൻ ഒരിക്കലും അവൾക്കൊരു ആപ്പിൾ പഴം കൊടുത്തിരുന്നില്ല. പാമ്പ് എന്നെ വഞ്ചിച്ചു. അതിനുശേഷം ആ ശാപം അവിടെ വന്നു. നിന്റെ ഭർത്താവിന്റെ വാക്ക് കേൾക്കുന്നതിന് പകരം നീ പാമ്പിന്റെ വാക്ക് കേൾക്കൊണ്ട് നീ ജീവനെ ലോകത്തിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു. നിന്റെ കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും എന്നും ഇത്യാദി അവൻ പറഞ്ഞു. എന്റെ വാക്ക് കേൾക്കുന്നതിന് പകരം നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടതിനാൽ ഞാൻ നിന്നെ പൊടിയിൽ നിന്നും എടുത്ത് ഏറ്റവും ഉയർന്ന ജാതിയാക്കിയിരിക്കുന്നു. അതിനാൽ നീ പൊടിയിലേക്ക് തിരികെ ചേരും. അവൻ പാമ്പിനോട്, നീ ഇത് ചെയ്യുക കൊണ്ട് നിന്റെ കാലുകൾ ഇത് എടുത്തു കളയപ്പെടുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ ഉരസുകൊണ്ട് ഗമിക്കും. നീ വെറുക്കപ്പെടുകയും പൊടി നിന്റെ ആഹാരവുമാകും. അവിടെയാണത്, അവിടെയാണ് ആ കാണാതായിരിക്കുന്ന ബന്ധം. ഇപ്പോൾ ഇവിടെ ഇതാ കായൻ കടന്നു വരുന്നു. നമുക്ക് സ്വഭാവങ്ങളെ നോക്കാം. ഇതാ കായൻ കടന്നു വരുന്നു. എന്താകുന്നു അവൻ? അവനൊരു തീക്ഷ്ണ ബുദ്ധിയുള്ള വ്യാപാരിയാണ്. അവൻ നിലത്ത് വേല ചെയ്തിരുന്നു. മിടുക്കനും ബുദ്ധിമാനും ഈശ്വര ഭക്തനും വളരെ ദൈവഭക്തനുമായിരുന്നു. ഇപ്പോൾ അവന്റെ ഗുണങ്ങളെ ശ്രദ്ധിക്കുക. കുറച്ചുനേരം കൂടി മാത്രം എന്നോടൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇത് അവൻ പുറത്തു വരുന്നു. അവൻ മിടുക്കനാണെന്ന് അവൻ അറിയാം. അവൻ പള്ളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അവനൊരു പള്ളി ഉണ്ടാക്കുകയും അവനൊരു വഴിപാടുണ്ടാക്കുകയും ചെയ്തു. ഒരു വേദിയും അങ്ങനെയെല്ലാം അവനുണ്ടാക്കി. ഒരു വേദി ഉണ്ടാക്കിയിട്ട് അവന്റെ പൂക്കളെ അതിന്മേലിട്ടു. വയലിലെ ഫലങ്ങളെയും അതിന്മേൽ വെച്ചിട്ട് അത് ദൈവത്തിന് അർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ എവിടെയാകുന്നു? ഞങ്ങൾ ആപ്പിൾ പഴമാണ് തിന്നത്, അതാണ് അതിന് കാരണമാക്കിയെന്ന് പറഞ്ഞു. അവന്റെ ചില ശാഖകൾക്കും അതേ തരത്തിലുള്ള അഭിപ്രായമാണുള്ളത്. അതെവിടെ നിന്നാണ് അവർ വരുന്നതെന്നുള്ളതിനെ കാണിക്കുന്നു. വയലിൽ നിന്നും അവന്റെ ആപ്പിളുകളും മറ്റുമെല്ലാം കൊണ്ടുവന്ന് വേദിയിൽ വെച്ചിട്ട് ഇതൊരു പ്രായച്ചിത്തമുണ്ടാക്കുമെന്ന് അവൻ പറഞ്ഞു. അത് ആപ്പിളുകളായിരുന്നില്ല എന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ആത്മീയ വെളിപാടിനാൽ അത് രക്തമായിരുന്നുവെന്ന് ഹാബേൽ അറിഞ്ഞു. അതിനാൽ അവനൊരു കുഞ്ഞാടിനെ കൊണ്ടുവന്നിട്ട് അതിന്റെ കഴുത്ത് ചിന്ന ഭിന്നമാക്കുകയും അത് മരിക്കുകയും ചെയ്തു. അതാണ് ശരിയെന്ന് ദൈവം പറഞ്ഞു. അതാണ് സംഭവിച്ചിരിക്കുന്നത്, അത് രക്തമായിരുന്നു. ഞാൻ എന്ത് രക്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശരി, അത് രക്തമായിരുന്നു അത് ചെയ്തത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, കായൻ തന്റെ ഹോളി റോളർകാരനായ സഹോദരൻ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കാൻ തുടങ്ങിയത് കണ്ടപ്പോൾ അവൻ അവനോട് അസൂയ കയറി. ഈ സംഗതിയെ ഇപ്പോൾ തന്നെ ഞങ്ങൾ നിർത്തുന്നതാണ് എന്ന് അവൻ പറഞ്ഞു. അവന്റെ സഹോദരന്മാരെയും അവന്റെ മക്കളെയും ഇന്ന് നോക്കുക. ഇപ്പോൾ അവനെക്കാട്ടിലും ഞാൻ മിടുക്കനാണ്. അങ്ങനെ അവന് കോപം കയറി. കോപം എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾക്കത് കോപമാണെന്ന് പറയാൻ കഴിയുമോ? അവൻ തന്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. അവനൊരു കൊലപാതകനായിരുന്നു. നിങ്ങൾക്ക് ദൈവത്തെ ഒരു കൊലപാതകനെന്ന് വിളിക്കാൻ കഴിയുമോ? ആദാം ദൈവത്തിന്റെ പുത്രനായിരുന്നു. ആദാം ദൈവപുത്രനായിരുന്നുവെന്ന് ആ പരിശുദ്ധമായ തുടക്കത്തിൽ അവിടെ വേദപുസ്തകം പറയുന്നു. ആദാം ദൈവത്തിന്റെ പുത്രനായിരുന്നു. ആ പരിശുദ്ധമായ നീരൊഴുക്കിൽ നിന്നും അസൂയയും പകയും അങ്ങനെയുള്ള കാര്യങ്ങളും വരാൻ പറ്റുകയില്ല. അതിന് വേറൊരു സ്ഥാനത്തുകൂടി കടന്നു വരേണ്ടിയിരിക്കുന്നു. അത് ആദ്യമുതലേ കൊലപാതകനായ സാത്താനിൽ കൂടി കടന്നു വരുന്നു. അവൻ ആദ്യമുതലേ ഒരു ഭോഷ്ക് പറയുന്നവനും ഒരു കൊലപാതകനുമാണെന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ അതവിടെയാകുന്നു. അവൻ തന്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. അത് ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഒരു മാതൃകയായിരുന്നു. അതിനുശേഷം അതിൽ നിന്നും അവന്റെ സ്ഥാനത്ത് എടുക്കുന്നതിനായി അവൻ ശേത്തിനെ ജനിപ്പിച്ചു. അത് ക്രിസ്തുവിന്റെ മരണവും അടക്കവും പുനരുദ്ധാനവുമാകുന്നു. അതിനുശേഷം ശ്രദ്ധിക്കുക, ഇവിടെ ഇതാ നിങ്ങളുടെ മല്ലന്മാർ കടന്നു വരുന്നു. അതിനുശേഷം കായൻ നോദ് ദേശത്തേക്ക് പോയി. അവന്റെ അപ്പനൊരു മഹാവലിയ അതികായനായ മനുഷ്യനായിരുന്നെങ്കിൽ കായൻ എന്തുപോലെയായിരിക്കും? അവന്റെ അപ്പനെ പോലെ ആയിരിക്കും. അവൻ നോദ് ദേശത്തേക്ക് പോയിട്ട് അവന്റെ സഹോദരന്മാരിൽ ഒന്നിനെ എടുത്തു. അവന് ചെയ്യാമായിരുന്ന ഒരേ ഒരു വഴി അതായിരുന്നു. ഭവയിൽ കൂടെ മാത്രമല്ലാതെ യാതൊരു സ്ത്രീക്കും അവിടെ വരാൻ കഴിയില്ല. അവർക്ക് 70 പുത്രന്മാരും പുത്രിമാരുമുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അവിടെ സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ, സ്ത്രീ ജനിക്കുമ്പോൾ വേദപുസ്തകം അത് രേഖപ്പെടുത്തുന്നില്ല, പുരുഷനെ മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. അവിടെ ഹവയെ കൂടാതെ വേറെ ഇനിയും സ്ത്രീകളില്ലെങ്കിൽ പിന്നെ അവൾ മരിക്കുമ്പോൾ മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പ് നിന്നുപോകും. അതിനാൽ അവൾക്ക് പുത്രിമാർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കൂടാതെ അവന് തന്റെ സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കേണ്ടിയിരുന്നു. അവൻ നോർത്ത് ദേശത്തേക്ക് പോയിട്ട് അവനൊരു ഭാര്യയെ കണ്ടെത്തി. അവൻ അവളെ അവിടെ വെച്ച് വിവാഹം കഴിച്ചപ്പോൾ അവിടെയാണ് അവർ ഈ മഹാവലിയ മല്ലന്മാരെ കണ്ടുമുട്ടുന്നത്. അത് വീഴ്ച പ്രാപിച്ച ദൈവപുത്രന്മാരാകുന്നു. അവർ അവരുടെ അപ്പനായ സാത്താനിൽ കൂടെ കായലിൽ കൂടെ കടന്നു വരുന്നു. അവിടെയാണ് നിങ്ങളുടെ കാണാതെ പോയ ബന്ധം. അങ്ങനെ പാമ്പിന്റെ സന്തതിയെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, പാമ്പിന്റെ വംശവും ദൈവഭക്തിയുള്ളവരാണെന്ന് ഓർക്കുക. കുറച്ചു നേരത്തേക്ക് ഇപ്പോൾ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആ പാമ്പിന്റെ വംശം ഇതാ അവന് ഇവിടെയാകുന്നു. എന്താണ് അവർക്ക് സംഭവിച്ചത്? ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങളെ ഇവിടെ വായിക്കട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് ഞാനത് കുറിച്ചെടുത്തതാണ്. ഹാബേലിന്റെ നിരയിൽ കൂടി എന്താണ് വന്നത്? ഇത് ശ്രദ്ധിക്കുക. ശരി, അതോടൊപ്പം ഹാബേൽ വന്നു. ഹാബേലിന് ശേഷം ശേത്ത് വന്നു. ശേത്തിന് ശേഷം നോഹ വന്നു. നോഹയ്ക്ക് ശേഷം ഷേം വന്നു. ഷേമിന് ശേഷം അബ്രഹാം വന്നു. അബ്രഹാമിന് ശേഷം ഇസഹാക്ക് വന്നു. ഇസഹാക്കിന് ശേഷം യാക്കോബ് വന്നു. യാക്കോബ് വന്നതിന് ശേഷം യഹൂദ വന്നു. യഹൂദയ്ക്ക് ശേഷം ദാവീദ് വന്നു. ദാവീദിന് ശേഷം സമ്പൂർണതയിലേക്ക് ക്രിസ്തു വന്നു. പിൻകാലത്ത് ദൈവത്തിന്റെ ആത്മാവ് ഹാബേലിൽ എങ്ങനെ വസിച്ചിരുന്നു എന്ന് ശ്രദ്ധിക്കുക. അത് ഷേത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് ശ്രദ്ധിക്കുക. അത് യഹൂദയിൽ എങ്ങനെ വസിച്ചിരുന്നുവെന്ന് നോക്കുക. അത് ദാവീദിൽ എങ്ങനെ വസിച്ചിരുന്നുവെന്ന് നോക്കുക. അത് നീതിമാന്മാരുടെ വംശത്തിൽ കൂടി എപ്രകാരം താഴേക്ക് വിളിക്കപ്പെടുന്നുവെന്ന് നോക്കുക. അവരെന്താണ് ചെയ്തതെന്നുള്ളത് ഒരു കാര്യമല്ല, അവർ മുൻ നിയമിക്കപ്പെട്ടവരായിരുന്നു. യാക്കോബിനെ ശ്രദ്ധിക്കുക, ഒരു വൃത്തികെട്ടതായ, ഞാനിതൊരു ദൈവദ്രോഹമായിട്ട് പറയുകയല്ല, എന്നാൽ യാക്കോബ് സ്വല്പം നാണം കുണിയും അവന്റെ അമ്മയുടെ ചട്ടയുടെ വാലും പിടിച്ച് എല്ലാ സമയവും അമ്മയുടെ ചുറ്റുമായി ഓടി നടക്കുന്ന ഒരു സ്ത്രീ പ്രകൃതക്കാരനായ ചെറിയ പയ്യനായിരുന്നു. അവന്റെ മേൽ രോമം കൊണ്ടുള്ള തോലിട്ടിട്ട് അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതിനായി അവന്റെ പിതാവിനെ വഞ്ചിച്ചു. എന്നാൽ അത് ലോകസ്ഥാപനത്തിന് മുമ്പ് അവന് കൊടുത്തിരുന്നു. തീർച്ചയായും അത് കൊടുത്തിരുന്നു. അവിടെ നിന്ന് പുറപ്പെട്ടു പോയി അവന്റെ അമ്മായി അപ്പനോട് കള്ളം പറഞ്ഞു. അവൻ കുറച്ച് പുള്ളിയും മറവുമുള്ള പുന്നവൃക്ഷത്തിന്റെ കൊമ്പുകളെ എടുത്ത് ആടുകൾ ചനയേൽക്കുമ്പോൾ അത് കാണുന്നതിനും അവയിൽ നിന്നും പുള്ളിയും മറവുമുള്ളതിനെ കൊണ്ടുവരുന്നതിനുമായി അവയെ വെള്ളത്തിൽ വെച്ചു. അതിനാൽ അവന് ചതുവിൽ കൂടെ ആടുകളെ എടുക്കാൻ കഴിഞ്ഞു. ദൈവം അവനെ അതിൽ അനുഗ്രഹിച്ചു. അത് ശരിയാണ്. യാക്കോബിനെതിരായി എന്തെങ്കിലും പറയുന്ന ഏതൊരുവനും ഹാ കഷ്ടം. ആ കള്ളപ്രവാചകൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ ബിലയാം ശരിയായി പ്രവചിക്കുകയായിരുന്നു. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നവൻ പറഞ്ഞു. യാക്കോബേ, ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു, വരണ്ട ദേശത്തെ പോലെ ഞാൻ അവനെ കണ്ടു, കഴുകൻ തന്റെ കൂടനക്കും പോലെ ഞാൻ അവനെ അനക്കി പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അത് സമ്പൂർണതയിലേക്ക് വരുന്നത് ശ്രദ്ധിക്കുക. അത് ക്രിസ്തുവിലേക്ക് സമ്പൂർണത എത്തുന്നതിനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കുലപതിമാരായ ഓരോരുത്തരിൽ കൂടിയും അത് കടന്നു വന്നുകൊണ്ടിരുന്നു. അവർ എന്ത് ചെയ്തെന്നോ എന്ത് പറഞ്ഞെന്നോ എന്നുള്ളത് ഒരു കാര്യമല്ല, അവർ പരിപൂർണമായിട്ട് നീതിമാന്മാരുടെ വംശമായിരുന്നു. അങ്ങനെ ഇവിടെ ഇതാ നീതിമാനായ അബ്രഹാം, സ്തോത്രം, ഓ എനിക്ക് നല്ലതായി അനുഭവപ്പെടുന്നു. ഇവിടെ ദൈവം സ്വയം തന്നെയായിരുന്ന മൽക്കിസദേക്കുമായിട്ട് നീതിമാനായ അബ്രഹാം കണ്ടുമുട്ടി. മൽക്കിസദേക്ക് ആരായിരുന്നു? ശാലേം രാജാവ് എന്ന് വെച്ചാൽ യെരുശലേമിന്റെ രാജാവ്, സമാധാനത്തിന്റെ രാജാവാകുന്നു. അവന് പിതാവില്ല, അവന് മാതാവില്ല, അവന് ജീവാരംഭവും ജീവ അവസാനവുമില്ല. അവൻ ആരായിരുന്നാലും അവനെപ്പോഴും ജീവിക്കുന്നു. അവൻ ഒരിക്കലും ജനിച്ചിട്ടില്ല, അവനൊരിക്കലും മരണവുമില്ല. അവന് പിതാവില്ല, മാതാവുമില്ല, ജീവാരംഭവും ജീവ അവസാനവുമില്ല. അതാരായിരുന്നുവെന്ന് എന്നോട് പറയുക. അത് നിത്യനായ ദൈവമാകുന്നു. ഓ, നിങ്ങൾ അതിനെ എന്താണ് വിളിക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതെ, തിയോഫനി എന്നാകുന്നു അത്. അതൊരു സാങ്കല്പിക വസ്തുവല്ല, എന്നിരിക്കലും അത് വെളിപ്പെട്ടതുപോലെയുള്ള ഒന്നാണ്. അതിപ്രകാരം അബ്രഹാമിന്റെ കൂടാരത്തിൽ ഒരു ദൂതനെ പോലെ വന്നിട്ട് പ്രവചിക്കുകയും സാറാവിന്റെ പിന്നിലിരുന്ന് ചിരിച്ചതിനെ കുറിച്ചും മറ്റും പറഞ്ഞ പോലെയാണ്. അതേ കാര്യം തന്നെയാണ്. അങ്ങനെ അവനിതാ ഇവിടെ ആയിരിക്കുന്നു. അവൻ മൽക്കിസദേക്കിനെ കണ്ടുമുട്ടി. നീതിമാന്മാരുടെ വംശത്തിന്റെ വലിയ അപ്പൂപ്പനായ അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുകയും നീതിമാന്മാരുടെ വംശത്തിന്റെ കൊച്ചുമകന് ഇവിടെ ഇത് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. പാമ്പിന്റെ വംശം ഇതാ ഇവിടെയായിട്ട് വരുന്നു. ഇപ്പോൾ ഓർക്കുക, അവർ തമ്മിൽ ശത്രുത, യുദ്ധമുണ്ടായിരിക്കും. പാമ്പിന്റെ വംശം അതോടൊപ്പം വന്നിട്ട് എന്താണ് ഉത്പാദിപ്പിക്കുന്നത്? ഇപ്പോൾ ആദ്യത്തെ കുറച്ച് വർഷങ്ങളെ നമുക്കെടുക്കാം. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. നാം അതിപ്പോൾ വായിക്കുന്നതാണ്, കാരണം ഞാനത് പരിശോധിച്ചിരുന്നു. പാമ്പിന്റെ വംശം കായനെ ഉത്പാദിപ്പിച്ചു. കായൻ നോദ് ദേശത്തേക്ക് പോയിട്ട് മല്ലന്മാരെ ജനിപ്പിച്ചു. അവർ നോഹയുടെ ദേശത്തേക്ക് വന്നു. അവർ മിടുക്കരും വിദ്യാഭ്യാസമുള്ളവരും വിവേകമുള്ള ജനങ്ങളുമായിരുന്നു. അത് ശരിയല്ലേ? അവർ കെട്ടിട നിർമ്മാണക്കാരും കണ്ടുപിടുത്തക്കാരും ശാസ്ത്രജ്ഞന്മാരുമായിരുന്നു. അത് നീതിമാന്മാരുടെ വംശത്തിൽ കൂടിയല്ല, എന്നാൽ പാമ്പിന്റെ വംശമായ സാത്താനിൽ കൂടിയായിരുന്നു. അവർ ശാസ്ത്രജ്ഞന്മാരെയും കെട്ടിട നിർമ്മാണക്കാരെയും പോലെ അത്രമാത്രം വലിയ ആൾക്കാരും പഠിത്തക്കാരുമായിരുന്നു. ഇരുവഴുത്ത പ്രകാരം പറയുന്നു, അവർ ചെമ്പിന്റെയും ഇരുമ്പിന്റെയും ലോഹത്തിന്റെയും പണി ചെയ്തിരുന്നു. അവർ പുതിയ കാര്യങ്ങളെ കണ്ടുപിടിച്ചിരുന്നു. അവർ ലോഹങ്ങളെ മറ്റും പകം വരുത്തിയിട്ട് വീടുകൾ നിർമ്മിച്ചിരുന്നു. ഇരുവഴുത്ത പ്രകാരം പറയുന്നു, അവർ സ്ത്രീയുടെ വംശമായ നീതിമാനായ നോഹയെ പരിഹസിക്കുന്നവരായിരുന്നു. അത് ശരിയല്ലേ? നമുക്കവരെ കുറച്ചുകൂടി മുമ്പോട്ട് തുടരാം. പിന്നെ എല്ലാ കാര്യങ്ങളും നശിപ്പിക്കപ്പെടുകയും അതിനുശേഷം നമുക്കവരെ പെട്ടകത്തിൽ കിട്ടുകയും ചെയ്യുന്നു. അവർ അത്രമാത്രം പാപത്തിൽ ഏകബണ്ഡി ഭവിച്ചിട്ട് മിടുക്കരും ബുദ്ധിയുള്ളവരുമായിട്ട് അധികാരമെടുക്കുകയും ചെയ്തു. അത് അത്രയുമായിട്ട് ദൈവം താഴേക്ക് നോക്കിയിട്ട് അവിടെ അത്രമാത്രം ധാരാളമായിട്ട് ആരും ശേഷിച്ചിരുന്നില്ല. അതിനാൽ അവൻ നോഹയെയും അവന്റെ കുടുംബത്തെയും പെട്ടകത്തിലാക്കിയിട്ട് മഴ പെയ്ച്ച് സകലവും നശിപ്പിക്കുകയും ചെയ്തു. അതിനു മുമ്പായിട്ട് ഹാനോക്കിനെ എടുക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? അവിടെ എല്ലാ സന്തതിയും, മിക്കവാറും എല്ലാ സന്തതിയും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ ഉദ്ദേശം നിവൃത്തിയാക്കപ്പെടേണ്ടിയിരുന്നു. ഇപ്പോൾ നോഹയും അവന്റെ പുത്രന്മാരായ ഹാം, ശേമും ജാഫത്തും നീതിമാന്മാരുടെ നിരയിലാണ് കടന്നു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് പിന്നെ ആ സന്തതി കടന്നുകൂടിയിരിക്കുന്നത്? ആദ്യയിൽ സ്ത്രീയിൽ കൂടി സംഭവിച്ചതുപോലെ തന്നെ അവരുടെ ഭാര്യമാരിൽ കൂടി ഈ സന്തതി പെട്ടകത്തിൽ കടന്നു വന്നു. അവർ സാത്താന്റെ വംശത്തെ പെട്ടകത്തിൽ കൂടി വഹിച്ചുകൊണ്ടുവന്നു. അതിപ്രകാരം ഹവ്വ സാത്താന്റെ വംശത്തെ വഹിച്ചുകൊണ്ട് വന്നിട്ട് കായന് ജന്മം കൊടുത്തതുപോലെയാണ് ഇത് സ്ത്രീയോടായിരിക്കുന്നത്. നിങ്ങൾ സ്ത്രീകളെ പ്രാസംഗികരായിട്ട് പ്രസംഗപീഠത്തിൽ അനുവദിക്കുന്നുവോ? വേദപുസ്തകം അതിനെ കുറ്റം വിധിക്കുന്നു. താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ കഴിയുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. ആ കാരണത്താലാണ് ഞാൻ ഇവിടെയുള്ള ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത്. കുറച്ചുനേരം മുമ്പ് സഹോദരൻ ഫ്ലീമാൻ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ത്രീകളെ പ്രാസംഗികരായിട്ട് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ നിയോഗിക്കണം എന്ന് ഡോക്ടർ ഡേവിസ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനത് ചെയ്യുകയില്ല. ഇല്ല, വാസ്തവമായിട്ടും ചെയ്യുകയില്ല. ശരിയെങ്കിൽ ഞങ്ങൾ നിന്നെ പുറത്താക്കിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പുറത്താക്കിക്കളയപ്പെടുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇതാ കാര്യത്തെ തെറ്റാണെന്ന് പറയുന്നു. ദൈവം തെറ്റാണെന്ന് വിധിക്കുന്നതിനെ എനിക്ക് ശരിയാണെന്ന് പറഞ്ഞ് പിടിക്കുവാൻ കഴിയുകയില്ല. ഇല്ല സാർ, അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യുന്ന ഏതൊരുവനും കള്ള ഉപദേഷ്ടാവെന്നും കള്ളപ്രവാചകനെന്നുമുള്ളതിനെ കാണിക്കുന്നു. അവർ അങ്ങനെയായിരിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിച്ചു കളയും. അവിടെയാണ് നിങ്ങൾ. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അവരിൽ നിന്നും പിന്നെ ഹാം കടന്നു വരികയും ഹാമും അവന്റെ ഭാര്യയും മറ്റുള്ളവരും കടന്നു വന്നു. അവന്റെ മേലൊരു ശാപം ഇട്ടിട്ടുണ്ടായിരുന്നു. ഹാമിൽ നിന്നും നിമ്രോദ് വരികയും അവൻ ബാബിലോൺ നിർമ്മിക്കുകയും ചെയ്തു. ബാബിലോണിൽ നിന്നും കത്തോലിക്ക സഭ വരികയും അത് അതിന്റെ തുടക്കവുമാകുന്നു. അത് ആഹാബിൽ കൂടി കടന്നു വരികയും ആഹാബിൽ നിന്നും യൂദാ ഇസ്കരിയോത്താവിലേക്ക് വന്നു. അങ്ങനെ എതിർ ക്രിസ്തുവിൽ സമാപിക്കുന്നു. അങ്ങനെ ഈ അവസാന നാളുകളിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും ഇവിടെയായിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നുവെന്ന് എതിർ ക്രിസ്തു പറയുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ക്രിസ്തുവിന്റെ ആത്മാവ് പറയുന്നു. നിങ്ങൾ പിതാവിന്റെ പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുകയോ തളിക്കപ്പെടുകയോ ഒഴിക്കപ്പെടുകയോ എന്ത് തന്നെ ചെയ്തിരുന്നാലും അതൊരേ കാര്യമാണ് അർത്ഥമാക്കുന്നത്. അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല എന്ന് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് പറയുന്നു. ദൈവം ഒരിക്കലും തെറ്റുപറ്റാത്തവനാണെന്നും അവൻ മാറ്റമില്ലാത്തവനാണെന്നും വേദപുസ്തകം പറയുന്നു. ആരെയാണ് നിങ്ങൾ സേവ ചെയ്യാൻ പോകുന്നത്? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അവർക്ക് ഒരുമിച്ച് വസിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. സഹോദരൻ ബ്രണഹാം, ആ പെട്ടകത്തിൽ ഹാമും ഷേത്തും രണ്ടുപേരും നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. അത് ശരിയാണ്, തികച്ചും ശരിയാണ്. ഹാം ദുഷ്ടനായിരുന്നു, ഷേത്ത് നീതിമാനും ദൈവഭക്തനുമായിരുന്നു. ശരി, നമുക്ക് ഹാമിനെ പിന്തുടരാം. ശരി, ഇപ്പോൾ ഹാമും ഷേത്തും ഒരേ പെട്ടകത്തിൽ തന്നെയാണ്. ഒന്ന് നീതിമാനും മറ്റേത് അനീതിയുള്ളവനുമാകുന്നു. കാക്കയും പ്രാവും ഒരേ പെട്ടകത്തിൽ തന്നെയായിരുന്നു. ജൂദായും യേശുവും ഒരേ സഭയിൽ തന്നെയായിരുന്നു. എതിർക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒരേ സഭയിലാകുന്നു. അതേ ആത്മാവ് തന്നെയാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഭക്തിയുടെ വേഷം ധരിച്ച് വളരെ ദൈവഭക്തിയുള്ളതുപോലെ, എന്നാൽ ദൈവഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ചു കളയുന്നവരാകുന്നു. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നെ കമനനീയനാണെന്ന് പരിശുദ്ധാത്മാവ് അവകാശപ്പെടുന്നു. ഏത് വശമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഇത് വെറും ഒരു മതവിശ്വാസത്തിന്റെ പുസ്തകമാണെന്ന് എതിർ ക്രിസ്തു പറയുന്നു. നാം അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തെ വീണ്ടും ആവർത്തിക്കും. അപ്പസ്തോലന്മാരുടെ വിശ്വാസത്തെ വേദപുസ്തകത്തിൽ എവിടെയാണ് ഇപ്രകാരം പറയുന്നതായി കാണാൻ കഴിയുന്നതെന്ന് എന്നെ കാണിക്കുവാൻ ഞാൻ ഏതൊരു പ്രാസംഗികനെയും വെല്ലുവിളിക്കുന്നു. അതായത്, ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവായ സർവ്വശക്തനായ പിതാവായ ദൈവത്തിലും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശുദ്ധൻ റോമൻ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ എവിടെയാണ് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയുന്നത്? എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ വലിയ മെത്തഡിസ്റ്റ് സഭയിലും ബാപ്റ്റിസ്റ്റ് സഭയിലും ആവർത്തിക്കുന്നു. അതൊരു സാത്താന്റെ ഉപദേശവും കള്ള പ്രവാചകന്മാർ അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ മനോഭാവത്തെ വേദനിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ഇത് ഞാൻ ഈ ടാബർനക്കലിലെ കാണിയടിച്ചിറക്കുകയാണ്. ഇവിടെ ബ്രണഹാം കൂടാരത്തിലുള്ളവരായി നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളെ വർജിച്ചു കളയുക. വിശുദ്ധന്മാരുമായുള്ള സംസർഗത്തെ വിശ്വസിക്കുന്ന എന്തും മൃതാത്മ സംയോഗവാദമാകുന്നു. ദൈവത്തിന് മനുഷ്യനും മധ്യസ്ഥൻ ഒരുവൻ, അവൻ ആ മനുഷ്യനായ യേശു ക്രിസ്തുവാകുന്നു. അവിടെ എത്ര മറിയന്മാരുണ്ടെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ആ സ്ത്രീയുടെ വംശം എങ്ങനെയാണ് പിൻസമയത്ത് അതവിടെ ചെയ്തതെന്ന് നോക്കൂ. സ്ത്രീയുടെ വംശം എങ്ങനെയാണ് വഹിച്ചു കൊണ്ടുവന്നതെന്ന് നോക്കുക. ഇന്ന് അമേരിക്കയെ നോക്കുക. അമേരിക്ക സാത്താന്റെ വംശമാകുന്നു. എന്താകുന്നു അത്? ഇതൊരു സ്ത്രീയുടെ രാജ്യമാകുന്നു. ഇതൊരു സ്ത്രീയുടെ ലോകമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ശരിയാണ്, ഇതൊരു സ്ത്രീയുടെ രാജ്യമാകുന്നു. അവൾ അതിന്റെ മാതൃക ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അധികം നാളുകളായിട്ടില്ല, ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയിരുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു സ്ത്രീ പറഞ്ഞു, അതായത്, ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ടെന്ന് അവർ പറയുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അതെന്തിലേക്കാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അങ്ങനെ ഞാൻ അവരോട് പറയാൻ തുടങ്ങി, ഓ ദേതോ നടമേ, എനിക്കതിൽ യാതൊന്നും തന്നെ വേണ്ട എന്ന് അവൾ പറഞ്ഞു. അവിടെയാണ് ഇത് നയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, അവർ ഇവിടെ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ അവർ അവിടെ ചെയ്യുന്നില്ല. എന്താകുന്നത്? അമേരിക്ക ഒരു സ്ത്രീയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. നമ്മുടെ നാണയത്തിൽ തന്നെ ഒരു സ്ത്രീയുടെ പടമാണ്. ഇവിടെയുള്ളതെല്ലാം സ്ത്രീയാണ്. നമ്മുടെ ദേശത്ത് അത്രയും മദ്യം കടത്തുന്നവരില്ല. എനിക്കതൊന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ 40 മദ്യവാറ്റുകാരെ ഈ നഗരത്തിൽ ഇടുക. അതോടൊപ്പം കാഴ്ചയ്ക്ക് അഴകുള്ള തെരുവിൽ കൂടി തത്തി തത്തി നടക്കുന്ന 3 വേശ്യമാരെയും ഇടുക. ആ മദ്യവാറ്റുകാരെക്കാളും കൂടുതൽ ഈ വേശ്യമാരുടെ പിന്നാലെ അവരെ മോഹിച്ചുകൊണ്ട് അതിലും കൂടുതൽ ജീവനെ ഇവൾക്ക് നരകത്തിലേക്ക് അയക്കാൻ പറ്റും. അത് കൃത്യമായും ശരിയാണ്. പിന്നെ അതാരാകുന്നു? ഇത് സ്ത്രീയാകുന്നു. എന്താകുന്നു അവൾ? അവൾ അമേരിക്കയുടെ ദേവനാകുന്നു. ഇവിടെയുള്ള കുറച്ച് പഴയ ചലച്ചിത്ര അഭിനേതാക്കളെ എടുത്തു നോക്കുക. 4 അല്ലെങ്കിൽ 5 വട്ടം വിവാഹിതരാകുകയും ഒരേ സമയത്ത് തന്നെ 3 അല്ലെങ്കിൽ 4 വ്യത്യസ്തരായ ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ചില മാസികകൾ അവരുടെ നഗ്നമായ പടങ്ങൾ എടുത്തിട്ട് പ്രദർശിപ്പിക്കുകയും അവരെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഈ കൊച്ചു പെൺകുട്ടികൾ അതിനെ അവരുടെ മാതൃകയായും എടുക്കുന്നു. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്നാൽ അത് നിങ്ങളിലും മുമ്പെയുള്ള നിങ്ങളുടെ അമ്മയാലാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പുള്ള നിങ്ങളുടെ വലിയ അമ്മയിൽ കൂടിയാണ് അത് വരുന്നത്. എവിടെയാണ് ആ സർപ്പത്തിന്റെ വംശം പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുവോ? തീർച്ചയായും അതാകുന്നു. അങ്ങനെ എന്താണ് അത് ചെയ്തത്? ന്യായപ്രമാണത്തിന് കീഴിൽ 14 തലമുറയോളം അധർമ്മം സന്ദർശിക്കപ്പെടുമെങ്കിൽ നീതിമാന്മാരുടെ വംശം മിക്കവാറും തയ്യാറായിരിക്കുമ്പോൾ ഇന്ന് അധർമ്മം സന്ദർശിക്കപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ ഒരു സമയം വരും, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നാം അവസാന കാലത്തായിരിക്കുന്നു. ഈ നഗരത്തിൽ കൂടി ചെന്ന് ഇന്ന് രാത്രിയിൽ തന്നെ നീതിമാന്മാരെ വേട്ടയാടുക. ഓ ബാപ്റ്റിസ്റ്റുകാരോടും പ്രസ്ബിറ്റേറിയൻകാരോടും അവർക്ക് കഴിയാവുന്നത്രയും ഭക്തിയുള്ള സഭയിലെ അംഗങ്ങളെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ ഒരു മുയലിന് മഞ്ഞുചരിപ്പിന്റെ ആവശ്യമില്ലാത്തതുപോലെ അവൾക്ക് ദൈവമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാനൊരു കത്തോലിക്കക്കാരനാണ്, അതാണ് എല്ലാമായിട്ടും അറിയാവുന്നത്. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാനൊരു ബാപ്റ്റിസ്റ്റുകാരനാണ്. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാനൊരു പ്രസ്ബിറ്റേറിയൻകാരനാകുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാനൊരു പെന്തിക്കോസ്തുകാരനാകുന്നു. അതിനിതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാകുന്നു എന്തുകൊണ്ടെന്നാൽ ദൈവം തന്റെ കൃപയാൽ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുകയും ചെയ്യാം. എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയിട്ട് നിങ്ങൾ വ്യത്യസ്തപ്പെട്ടവരുവനായി ജീവിക്കുന്നു. കൂടാതെ നിങ്ങളൊരു പുതിയ സൃഷ്ടിയും യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയുമാകുന്നു തീർച്ചയായും. എന്നാൽ സർപ്പത്തിന്റെ വംശം എവിടെയാണ് നിങ്ങൾ കാണുന്നുവോ? പാമ്പിന്റെ വംശം എന്തായിരുന്നു? വ്യഭിചാരമാകുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഹവ്വയോട് കൂടെ വ്യഭിചാരമാകുന്നു. എന്താണ് അതിന് സംഭവിച്ചത്? എന്താണത് പുറത്തു കൊണ്ടുവന്നത്? ഇന്ന് രാത്രിയിൽ അത് എന്താകുന്നു? പിൻസമയങ്ങളിലേക്ക് നോക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ പാട്ടിറങ്ങിയപ്പോൾ എന്തായിരുന്നു? നിങ്ങൾ പഴയ ആളുകൾക്കറിയാം, അത് റേഡിയോയിൽ പാടുന്നതിന് മുമ്പേ അത് പരിശോധിച്ച് അനാശാസ്യ ഭാഗങ്ങൾ നീക്കിക്കളയുമായിരുന്നു. അങ്ങനെ ആദ്യത്തെ കടന്നു വന്നത് നിങ്ങളുടെ സുന്ദരമായ മുട്ടികളെ കാണിച്ചുകൊണ്ട് ഉരുളുക പെൺകുട്ടി ഉരുളുക എന്നീ പ്രകാരമായിരുന്നു. അപ്പയെയും അമ്മയെയും ചിരിപ്പിച്ചിട്ട് എല്ലാവരും ആഹാഹാ കൊടുക്കുക. അതായിരുന്നു ആദ്യത്തേതായിട്ട് അവർ കടന്നു വരാൻ അനുവദിച്ചത്. ആ പാട്ടെഴുതിയ മനുഷ്യൻ എവിടെയാണെന്നാണ് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ആ തുണിയഴിക്കൽ 1000 പ്രാണനെ നരകത്തിലേക്ക് അയക്കുന്ന അപകടകരമായ വളവാണോ എന്ന് ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ടുവന്ന ക്ലാറാബോ എവിടെയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇന്ന് രാത്രിയിൽ അവൾ എവിടെയാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവൾ മരിച്ചിട്ട് വളരെ നീണ്ട നാളുകളായിരിക്കുന്നു. അവളുടെ ആ ശരീരവുമായിട്ട് അവൾ എവിടെയാണ്? അങ്ങ് താഴെയായി പൊടിയിൽ നശിച്ചിട്ട് പുഴുക്കളും കീടകളും തിന്നു കഴിഞ്ഞിരിക്കുന്നു. അവളുടെ പ്രാണൻ നീതിമാനായ ദൈവം മുമ്പാകെ കിടക്കുന്നു. അഴുക്കും വൃത്തികെട്ടതുമായ വസ്ത്രങ്ങൾ ധരിച്ച ആ സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റിയിട്ട് അവരെ ആ സ്ഥാനത്തിന് യോജിക്കാത്തവരാക്കി മാറ്റിയ ആ മനുഷ്യൻ എവിടെ? എന്തിനാണ് അവർ അത് ചെയ്യുന്നത്? ആ രീതിയിലുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ധരിക്കുന്നത്? കാരണം പുരുഷൻ നിങ്ങളെ നോക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനെ തെളിയിക്കാൻ പറ്റിയ യാതൊരു വഴിയുമില്ല. നിങ്ങളത് ചെയ്യുമ്പോൾ ചില പാപിയായ മനുഷ്യർ നിങ്ങളെ നോക്കുകയും പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ന്യായസിംഹാസനത്തിൽ വെച്ച് നിങ്ങൾ പറയും, സഹോദരൻ ബ്രഹാം, ഞാൻ എന്നാൽ കഴിയുന്നിടത്തോളം എന്റെ ഭർത്താവിനോട് വിശ്വസ്തയായിരുന്നു. എന്നാൽ വ്യഭിചാരക്കുറ്റത്തിൽ നിങ്ങൾ ദോഷിയായി കണക്കാക്കപ്പെടും. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് യേശു പറഞ്ഞു. വ്യഭിചാരക്കുറ്റത്തിന് വേണ്ടി ആ മനുഷ്യന് ഉത്തരം പറയേണ്ടി വരുമ്പോൾ അതിന് കാരണമാക്കിയത് ആരാകാനാണ് പോകുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ വസ്ത്രധാരണം ചെയ്യുകയും നിങ്ങളെ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്ത രീതിയാണ്. ഒരു പുരാതന കലാവസ്തു വെച്ചിരിക്കുന്നത് പോലെയോ മറ്റോ വസ്ത്രധാരണം ചെയ്യണമെന്നല്ല ഇപ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത്. എന്നാൽ നിങ്ങളൊരു മാന്യ സ്ത്രീയെ പോലെ കൂടുതൽ കാണപ്പെടാൻ കഴിയും. നിങ്ങൾ തെരുവിലേക്ക് വസ്ത്രം അഴിച്ചുകൊണ്ട് ചെറിയ നിക്കറുകളും ധരിച്ചുകൊണ്ട് അതിന് ചുറ്റുമായി ഒരു റിബണും കെട്ടിയിട്ട് പുക വലിക്കുകയും നിങ്ങളുടെ കൊച്ചു കുഞ്ഞിനെ പോലെ കണ്ണുകളുമായി നിങ്ങളുടെ വായിലൊരു സിഗരറ്റുമായിട്ട് തെരുവിൽ കൂടി നടക്കുന്നു. യാതൊരു നല്ല ഉദ്ദേശത്തിനു വേണ്ടിയല്ല നിങ്ങൾ അത് ചെയ്യുന്നത്. അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരപരാധിയായിരിക്കാം. എന്നാൽ സാത്താൻ ഹവ്വയെ ഉപയോഗിച്ചതുപോലെ നിങ്ങളെ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ്. എന്തുകൊണ്ടാണിത് സ്ത്രീകളുടെ രാജ്യമായത്? എന്തുകൊണ്ടെന്നാൽ ഇത് കത്തോലിസത്തിന്റെ ആധിപത്യത്തിൽ നേരെ നയിക്കപ്പെടുന്നതുകൊണ്ടാണോ? ഇന്നത് എന്താകുന്നു? യേശു അതിനെ പ്രസ്താവിക്കുന്നതായിട്ട് നിങ്ങൾ ഒരിക്കലും കേൾക്കില്ല. ഹെയിൽ മേരി, മറിയം ദൈവത്തിന്റെ അമ്മയോ, വിശുദ്ധ സിസിലി, അതുപോലെ എല്ലാ രീതിയിലുമുള്ള വിശുദ്ധന്മാരും ചാത്തുവായ വിശുദ്ധന്മാരുമാണ്. ഞാൻ കഴിഞ്ഞ വർഷം മെക്സിക്കോയിൽ പോയിരുന്നു. ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ മുട്ടുകളിൽ എഴിഞ്ഞുകൊണ്ട് മയങ്ങിയ പോലെ കരഞ്ഞുകൊണ്ട് അവരുടെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് വന്നിരുന്നു. അവരോടൊപ്പം പിതാവ് രണ്ട് കരയുന്ന കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് അവരുടെ അമ്മ ഇപ്രകാരം കഷ്ടമനുഭവിച്ചിരുന്നു. അങ്ങനെ നടന്നു വന്നു. കാരണം അവർ വിശുദ്ധരെന്ന് വിളിച്ചിരുന്ന ഏതോ ഒരു സ്ത്രീ മരിച്ചുപോയി. മലയുടെ മുകളിലായിട്ട് അവരുടെ ബിംബമുണ്ടാക്കിയിരുന്നു. ഏതോ പ്രേമി അവരെ കൊന്നുകളഞ്ഞു. അവൾ ഇപ്രകാരം കൊല്ലപ്പെട്ട ഉടനെ തന്നെ തീർച്ചയായും അവളൊരു വിശുദ്ധയായിരുന്നു. അവളൊരു കത്തോലിക്കക്കാരിയായിരുന്നു. അങ്ങനെ ഇവർ അനുതാപം ചെയ്യാനായി പോകുകയായിരുന്നു. അനുതപിക്കുന്നതിന് വേണ്ടി അവൾക്ക് 2 മൈലോളം പളങ്കുകല്ലുകളിൽ കൂടി ഇഴേണ്ടി വന്നിരുന്നു. സഹോദര, എനിക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിൽ പിന്നെ യേശു ക്രിസ്തു മരിച്ചത് വ്യർത്ഥമാണ്. കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എന്റെ സ്വന്തമായ യാതൊന്നുമല്ല, എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്താലും ദൈവത്തിന്റെ നന്മയിലുമാണ്. അവിടെ ഉണ്ടായിരുന്ന പത്രലേഖകർ എന്നോട് ചോദിച്ചു, ശ്രീമാൻ ബ്രഹാം, ആ മരിച്ചുപോയ കുട്ടിയെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവന്നതും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളുമായിരുന്നു. 30,000 കത്തോലിക്കക്കാർ, എന്നോട് ക്ഷമിക്കണം, അത് 20,000 ആയിരുന്നു. 30,000 പേർ ആഫ്രിക്കയിലായിരുന്നു. ഈ കാര്യം സംഭവിക്കുമ്പോൾ മെക്സിക്കോ നഗരത്തിൽ നിന്നുകൊണ്ട് ഒറ്റവട്ടം 20,000 കത്തോലിക്കക്കാർ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആ പുരോഹിതന്മാർക്ക് യാതൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയും ധാരാളം പേരുണ്ടായിട്ട് അവർ ഒരു ലഹളയിൽ തുടങ്ങി. അവരുടെ പക്ഷത്ത് ധാരാളം പേരുണ്ടായിരുന്നു. അങ്ങനെ അവർ ചോദിച്ചു, ശ്രീമാൻ ബ്രഹാം, ഞങ്ങളുടെ വിശുദ്ധന്മാർക്കും നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യം തന്നെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും അവർ ജീവിച്ചിരിക്കുന്നെങ്കിൽ എന്ന് ഞാൻ അവരുടെ ഉപദേശങ്ങളെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ മരിക്കാതെ നിങ്ങൾക്കൊരു കത്തോലിക്കരുടെ വിശുദ്ധനാകാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഓ, നിങ്ങൾ മരിക്കാതെ നിങ്ങൾക്കൊരു വിശുദ്ധനായിരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എവിടെയാണ് അപ്രകാരം നിങ്ങൾ വായിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. എഫെസസിലുള്ള വിശുദ്ധന്മാർക്കും ദൈവത്താൽ വിളിക്കപ്പെട്ടതുമായവർക്ക് എഴുതുന്നത് എന്ന് പൗലോസ് പറയുന്നു. എഫെസസിലുള്ള വിശുദ്ധന്മാർക്കും എന്ന് അവൻ അവന്റെ കത്ത് വായിക്കുകയായിരുന്നു. കൂടാതെ ഗലാത്തിയയിലുള്ള വിശുദ്ധന്മാർക്കും റോമിലുള്ള വിശുദ്ധന്മാരും അതുപോലെ മറ്റു സ്ഥലങ്ങളിലുള്ള വിശുദ്ധന്മാരും ഇത്യാദിയാകുന്നു. വിശുദ്ധന്മാരെന്ന് വെച്ചാൽ പവിത്രമാക്കപ്പെട്ടവരെന്നാകുന്നു. അതിനെ കുറിച്ച് എന്ത് പറയുന്നു? തീർച്ചയായും നാം വേദപുസ്തകത്തെ വാദിച്ചുകൂടാ എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം സഭ ഞങ്ങളാകുന്നു. സഭ എന്താണോ പറയുന്നത്, വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. സഭ എന്താണ് പറയുന്നത്, അതാണ് കാര്യം. എങ്കിൽ പിന്നെ കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താകുന്നു എന്ന് ചോദിച്ചു. അതിനെപ്പറ്റി നിങ്ങൾ എന്നോട് ചോദിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നിരിക്കലും നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കെ ഇപ്പോൾ ഞാൻ സത്യം എന്താണെന്ന് പറയാൻ പോവുകയാണ്. സത്യം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രേതാത്മ സംയോഗത്തിന്റെ എനിക്കറിയാവുന്നതിലും വെച്ച് ഏറ്റവും ഉയർന്ന രൂപമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കതെങ്ങനെ കിട്ടിയെന്ന് അദ്ദേഹം ചോദിച്ചു. മരിച്ചവരുമായിട്ട് മധ്യസ്ഥത വഹിക്കുന്ന ഏതൊരു കാര്യവും പ്രേതാത്മ സംയോഗവാദമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ വിശുദ്ധൻ തിരികെ സംസാരിക്കുന്നെങ്കിൽ പിന്നെ അദ്ദേഹം നരകത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ വഴി കടന്നു പോയി കഴിഞ്ഞവർക്ക് തിരികെ വരാൻ കഴിയില്ലെന്ന് എന്റെ വേദപുസ്തകം പറയുന്നു. അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു. അതങ്ങനെയാണെങ്കിൽ കൂടാതെ അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നെങ്കിൽ പിന്നെ പിശാചാണ് ഒരു വിശുദ്ധനെ പോലെ സംസാരിക്കുന്നത്, അത് വിശുദ്ധനായിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരിയെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ മരിച്ചവരുമായിട്ട് മധ്യസ്ഥത വഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എവിടെയാണ് എന്ന് ഞാൻ ചോദിച്ചു. യേശു ക്രിസ്തു മരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ പറഞ്ഞു. അവൻ മരിച്ചവനല്ല, എന്നാൽ ദൈവത്തിന് മനുഷ്യർക്കും വേണ്ടി ഏക മധ്യസ്ഥനായിട്ട് മധ്യസ്ഥത വഹിക്കാൻ അവൻ ജീവിക്കുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇച്ഛിക്കുന്ന ഏവനും ജീവജലം സൗജന്യമായി വന്ന് കുടിക്കട്ടെ. അതെ, അതാണ് നമ്മുടെ ദൈവം, അതാണ് നമ്മുടെ ദൈവം. നീതിമാന്റെ സന്തതി ഏകദേശം തീരാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുക. വേദപുസ്തകത്തിന്റെ രീതിയിൽ തിരികെ പോകുന്നതിനെ കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുക. ജനങ്ങളോട് അത്ഭുത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക. അതിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുക. അവരുടെ സഭ അതിനെ വിശ്വസിക്കുന്നില്ല. അതിനാൽ അവർ ദൈവത്തോട് കൗലോടയന്മാരായ മക്കളാണ്. നമുക്ക് ഉപദ്രവങ്ങളെയും പരീക്ഷകളെയും പരിഹാസങ്ങളെയും ഹോളി റോളേഴ്സ് എന്നും മറ്റും അവർ വിളിക്കുന്നതിനെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേദപുസ്തകം അപ്രകാരം പറയുന്നു. നിങ്ങൾക്കതിനെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കൗലോടയന്മാരാണ്, ദൈവമക്കളല്ല. വേദപുസ്തകം അപ്രകാരം പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ ഹോളി റോളർ എന്ന് വിളിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും വിളിച്ചുകൊള്ളുക. എന്റെ ഹൃദയം ദൈവത്തോടൊപ്പം ശരിയായിരിക്കുന്നിടത്തോളവും എന്റെ അനുഭവം ദൈവത്തിന്റെ വേദപുസ്തകമായിട്ട് യോജിപ്പിച്ചിരിക്കുന്നിടത്തോളം ഞാൻ ഇതേ ലക്ഷ്യത്തിലേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ സാർ, അതാണ് നാം വിശ്വസിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ സഭ, അത് ദൈവിക ജ്ഞാനത്തിൽ കൂടിയല്ല വരുന്നത്. അത് മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും ബുദ്ധിപരമായ ധാരണയിൽ കൂടിയല്ല വരുന്നത്. അത് പരിപൂർണമായിട്ടും യേശു ദൈവപുത്രനാണെന്ന് വെളിപ്പെട്ട സത്യത്താലാണ് വരുന്നത്. എനിക്ക് ബുദ്ധിപരമായ ഒരു ധാരണ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിന്റെ കാരണം ഈ വക കാര്യങ്ങളെ ഒരു ബാപ്റ്റിസ്റ്റ് സഭയോ അല്ലെങ്കിൽ മെതഡിസ്റ്റ് സഭയോ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതിനാലാണ്. ഞാൻ ഈ വേദപുസ്തകത്തെ കേൾക്കുമ്പോൾ ഞാൻ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുകയും പിന്നെ ഈ വേദപുസ്തകം വായിക്കുകയും ഒരു പ്രാസംഗിക എന്നോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമല്ലാതെ ഒരൊറ്റയാൾ പോലും ഒരിക്കലും സ്നാനപ്പെട്ടിട്ടില്ലെന്ന് പറയുകയും ഞാൻ വേദപുസ്തകം വായിച്ചിട്ട് അത് സത്യമാണെന്ന് കാണുകയും ചെയ്യുമ്പോൾ എന്നാൽ കഴിയാവുന്നത്രയും വേഗത്തിൽ ഞാൻ വെള്ളത്തിലേക്ക് മുങ്ങാൻ ഓടുകയും ചെയ്യും. അതെ സാർ, യേശു ക്രിസ്തു മഹാനായ വൈദ്യനെന്ന് ആരെങ്കിലും എന്നോട് പറയുകയും അത്ഭുതങ്ങളുടെ ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന് എന്റെ സഭ എന്നോട് പറഞ്ഞിരിക്കുകയും എനിക്ക് രോഗശാന്തിയുടെ ആവശ്യമുണ്ടായിരിക്കുന്നുവെങ്കിൽ എനിക്ക് കഴിയാവുന്നിടത്തോളം വേഗത്തിൽ സുഖപ്പെടുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് ഓടിവരും. തീർച്ചയായും ഞാൻ ഓടിവരും. ഞാനൊരു പ്രാസംഗികനായിരിക്കുകയും എന്റെ പ്രസംഗവേദിയിൽ ഒരു സ്ത്രീ പ്രസംഗിക്കാനായി ഉണ്ടായിരിക്കുകയും സ്ത്രീകൾ പ്രസംഗിച്ചുകൂടാ എന്ന് ഞാൻ വേദപുസ്തകത്തിൽ വായിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അതിനുവേണ്ടി എന്റെ പുറംതൊലി ഉരിച്ചു കളയേണ്ടി വന്നാലും ഞാൻ അവളെ അവിടെ നിന്നും പുറത്താക്കി കളയും. ഓർക്കുക, പിന്നിലായിട്ട് സഹോദരി റൈറ്റ് ഇരിക്കുന്നിടത്ത് ഇതുപോലെയുള്ള ഒരു കാര്യം ചെയ്തതിനുവേണ്ടി ഒരു രാത്രി ഒരു സ്ത്രീ എന്നെ വാതിലിന് പുറത്ത് തള്ളിക്കളയാൻ പോവുകയായിരുന്നു. നിങ്ങളുടെ ഈ രീതിയിലുള്ള വസ്ത്രങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്റെ സഭയിൽ വരാൻ പറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്രകാരം അവർ അവരുടെ വസ്ത്രങ്ങളെ മുറിച്ചിട്ട് കാഴ്ചയ്ക്ക് വിചിത്രമായ രീതിയിലുള്ള ഒന്നായിട്ട് അവരുടെ ശരീരത്തിന്റെ പകുതിയോളം വെളിപ്പെടുത്തിയിരുന്നതായ ഈ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അവരെപ്പോഴെങ്കിലും എന്റെ സഭയിൽ വന്നാൽ ഞാൻ അവരെ തീർച്ചയായും പുറത്താക്കി കളയുമെന്ന് ഞാൻ പറഞ്ഞു. അതിനധിക നാളാകുന്നതിന് മുമ്പ് തന്നെ ഏതോ ചില ഇവിടെയുള്ള ഒരു സ്നിക്കർ ഫിറ്റ്സ് മരിച്ചുപോയി. അവൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിരുന്നു. അവൾ ഒരു കത്തോലിക്കക്കാരിയായ പെൺകുട്ടിയായിരുന്നു. ഇതുപോലെയുള്ള ഒന്നുമായിട്ട് അവിടേക്ക് കടന്നു വന്നിട്ട് അവിടെ ഇരുന്നു. ഞാനിവിടെ ഇരുന്നു കൊണ്ട് പിന്നിലേക്ക് അവളെ നോക്കി അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ പുറംകപ്പായം ഊരിയിട്ട് പിന്നിലേക്ക് നടന്നു ചെന്നിട്ട് അവളുടെ തോളിന് ചുറ്റുമായി അതിട്ടു. ഞാൻ പറഞ്ഞു, മാഡം, ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ പോവുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ പുറംകുപ്പായം നിങ്ങൾ ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കെ ധരിക്കുമോ നോക്കൂ തീർച്ചയായിട്ടും. അവൾ ചാടി എഴുന്നേറ്റിട്ട് അവളുടെ ചെറിയ ചുണ്ടുകൾ മേലോട്ട് വിടർത്തിക്കൊണ്ട് കെട്ടിടത്തിന് പുറത്തുപോയി. അയാൾക്കൊരു മതമുണ്ടെങ്കിൽ ഞാൻ എന്റെ പശുവിനെ പോലും ആ രീതിയിലുള്ള ഒരു മതമെടുക്കാൻ അനുവദിക്കില്ല എന്ന് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നിനക്കത് എടുക്കേണ്ടി വരില്ല. അതിനുശേഷം നമുക്ക് കൂടാര യോഗമുണ്ടായിരുന്നു. അവൾ മരിക്കാറായി കിടക്കുമ്പോൾ എന്നെ വിളിച്ചിരുന്നു. അവൾക്ക് ഹൃദയ സ്തംഭനമുണ്ടായിട്ട് അവൾ മരിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവ് വന്നിട്ട് എളുപ്പം വരണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ യോഗത്തിലായിരുന്നു. വലിയ നീളമുള്ള മനുഷ്യൻ വാതിൽക്കൽ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. എനിക്ക് കഴിയാവുന്നിടത്തോളം വേഗത്തിൽ ഞാൻ അവിടേക്ക് കാർ ഓടിച്ചു പോയി. അങ്ങനെ ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള പഴയ നേഴ്സിനെ ഞാൻ കണ്ടുമുട്ടി. അവരിപ്പോഴും ഹോവാർഡ് പാർക്കിലാണ് താമസിക്കുന്നത്. അവൾ പറഞ്ഞു, റെവറന്റ്, ഇനിയും പോയിട്ട് യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞു. ഇത് ഏകദേശം 20 വർഷത്തിന് മുമ്പായിരിക്കുന്നു. ചിലപ്പോൾ സ്വല്പം കുറവായിരിക്കാം. അവൾ മരിച്ചുപോയി. അവൾ മരിച്ചിട്ട് ഏകദേശം 3 മിനിറ്റ് നേരമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ നിങ്ങൾക്ക് വേണ്ടി അവൾക്ക് കഴിയാവുന്നത്രത്തോളം ഉച്ചത്തെ നിലവിളിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു സന്ദേശം എന്റെ വശമുണ്ട് എന്ന് അവൾ പറഞ്ഞു. എന്താണെന്ന് ഞാൻ ചോദിച്ചു. ആ പ്രാസംഗികനോട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിന് ദയവായി എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അവളെ കാണുന്നതിനായി ഞാൻ അവിടേക്ക് പോയി. മനോഹരിയായ ഒരു സ്ത്രീയായിരുന്നു. അവൾ വളരെ കഠിനമായി കഷ്ടപ്പെട്ടിരുന്നു. അവളുടെ മൂക്കനപ്പുറത്തായിട്ട് പുള്ളികൾ വീണിരുന്നു. ഒരു സുന്ദരിയായ സ്ത്രീയായിരുന്നു. ആ പുള്ളികൾ കാഴ്ചയ്ക്ക് പുറത്തു വന്നതുപോലെ ഉണ്ടായിരുന്നു. കൂടാതെ അവളുടെ കണ്ണുകൾ മുഴുവനായിട്ട് തള്ളി പുറത്തേക്ക് ചാടിയിട്ട് പകുതി പിന്നിലേക്ക് തിരിഞ്ഞിരുന്നു. കാരണം അവളുടെ കുടലുകളും വൃക്കുകളും എടുത്തു മാറ്റിയിരുന്നതിനാൽ കട്ടിലിന് മേൽ മുഴുവനും ഇതുപോലെ ആവി പടർന്നുകൊണ്ടിരുന്നു. അവളുടെ ഭർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം അവൾ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഇപ്പോൾ യാതൊരു ഉപകാരം ചെയ്യുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. വൃക്ഷം ചരിയുന്നിടത്തേക്ക് തന്നെ അത് വീഴും. വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതെവിടെയാകുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് ചെയ്യുന്ന ഒരു സ്ത്രീയെ നോക്കൂ. പാട്ടുകാരിയായ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ നോക്കൂ. അവളുടെ മകൾ എന്താകുന്നു? ഒരു വിശറിയാകുന്നു. ആ ഫ്ലാപ്പറിന്റെ മകൾ എന്താകുന്നു? ഒരു റോക്ക് ആൻഡ് റോളുകാരിയായ 13-ന് 19-ന് ഇടയ്ക്കുള്ളവളാകുന്നു. അവളുടെ മകൾ എന്തായിരിക്കുമായിരിക്കുന്നത്? അതെ, എന്താകുന്നു അത്? നീതിമാന്റെ സന്തതിയെ കാണുന്നുവോ? നിങ്ങൾ ബാപ്റ്റിസ്റ്റുകാർ സ്വല്പം പിന്നിലേക്ക് പോയിട്ട് നിങ്ങളുടെ സ്ഥാപിതാവായ ജോൺ സ്മിത്തിനെ നോക്കൂ. ജനങ്ങളുടെ അധർമ്മത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വീങ്ങിയിട്ട് അടഞ്ഞു പോകുന്നത് വരെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് രാവിലത്തെ ഭക്ഷണത്തെ മേശമേൽ അദ്ദേഹത്തിന് വാരിക്കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു. മൂക്കിലും കാതിലും ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ഇവിടെ ചുറ്റുപാടുമായിട്ടുള്ള നിങ്ങൾ മെഥഡിസ്റ്റുകാർ കാഴ്ചയ്ക്ക് പിശാചിന് വേണ്ടിയുള്ള സവാരി കുതിരയായിരിക്കുന്നു. എന്നിട്ട് നിക്കറും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും ധരിച്ചുകൊണ്ട് പുറത്തു പോവുകയും ചെയ്യുന്നു. മെഥഡിസ്റ്റ് സഭയുടെ മൂപ്പന്മാരിൽ ഒരുവനായ ജോൺ സ്മിത്ത് മരിക്കുന്നതിന് മുമ്പ് തന്റെ 85-ാമത്തെ വയസ്സിൽ 4 മണിക്കൂറോളം ഒരു ചെറിയ സന്ദേശം പ്രസംഗിച്ചു. അവർക്ക് പ്രസംഗവേദിയിലേക്ക് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് കൊണ്ടുവരേണ്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്കുകൾ ഇതായിരുന്നു, മെഥഡിസ്റ്റ് സഭയുടെ പ്രവൃത്തികളിൽ എനിക്ക് അത്രമാത്രം ഞെട്ടലുണ്ടായിരിക്കുന്നു. മെഥഡിസ്റ്റ് സഭയുടെ പുത്രിമാർ അവരുടെ കൈവിരലുകളിൽ പോലും സ്വർണമോതിരം ധരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നിക്കറും ധരിച്ച് പാട്ടു സംഘത്തിൽ അവർ പാടുന്നതിനെ കുറിച്ച് അദ്ദേഹം എന്ത് പറയും? നിങ്ങൾ നല്ല ഓട്ടമോടി, എന്ത് സംഭവിച്ചു? നിങ്ങൾ നിങ്ങളുടെ അമ്മയെ പോലെ അഭിനയിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. ആ കാരണത്താലാണ് ഞങ്ങൾ മെഥഡിസ്റ്റുകാരാകുന്നു, ഞങ്ങൾ ബാപ്റ്റിസ്റ്റുകാരാകുന്നു എന്ന് ഇതിനു ചുറ്റുമായി ഈ വക യാതൊരു സ്ഥാപിത സംഘടനകളും തൂങ്ങിക്കിടക്കാനോ അല്ലെങ്കിൽ തുന്നിപ്പിടിപ്പിക്കാനോ നാം ആഗ്രഹിക്കാത്തത് നാം ക്രിസ്തുവിന്റേതാകുന്നു. ആ രീതിയിൽ അതിനെ വിട്ടിട്ട് സ്വതന്ത്രമായിരിക്കുക. ഇപ്പോൾ പാമ്പിന്റെ സന്തതിയെ കാണുന്നുവോ? അതുപോലെയുള്ള ഒരു സ്ത്രീ എന്ത് വിലയാണ് അതിന് കൊടുക്കുക? അതെന്ത് ചെയ്യും? എന്ത്? അവരെങ്ങനെ അത് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അവർ ബാപ്റ്റിസ്റ്റിനെ പിന്തള്ളുകയും മെഥഡിസ്റ്റിനെ പിന്തള്ളുകയും പ്രസ്ബിറ്റേറിയൻകാരെ പിന്തള്ളുകയും ചെയ്തു. എന്താണ് അവർ ചെയ്യുക? അവരെല്ലാം അവരുടെ തള്ളയെ പോലെ ആ പഴയ വേശിയിലേക്ക് തിരികെ പോയി. അവിടെ അവരെല്ലാം അതേ വേശ്യാവൃത്തി തന്നെ ചെയ്യുന്നു. കൊള്ളാം, അത് യാതൊരു വ്യത്യാസവും ഉളവാക്കുന്നില്ല. അവർ മുക്കപ്പെട്ടിരിക്കുകയും തളിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വന്ന് ഏറ്റുപറഞ്ഞിരിക്കുന്നു. അവർ അവരുടെ 6 മാസത്തെ നിരോധനത്തെ എടുത്തിരിക്കുകയും ആ സമയത്ത് അവർ ധാരാളം അധികവും മറ്റും മദ്യപിക്കുകയില്ല. അവർ നല്ല അംഗങ്ങളെ ഉണ്ടാക്കി. അവർ ഇതിനുവേണ്ടി നല്ലതുപോലെ വില കൊടുക്കും. അതിന് ആത്മാവിന്റെ ഫലങ്ങളുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. ആത്മാവിന്റെ ഫലം വിശ്വാസമാകുന്നു. അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. കൂടാതെ സഹോദരന്മാർക്ക് വേണ്ടി സ്നേഹവും ആനന്ദവും സമാധാനവും ദീർഘക്ഷമയും നന്മയും വിശ്വസ്തതയും ക്ഷമയും സൗമ്യതയും ഇന്ദ്രിയജയവുമാകുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ ഈ കാര്യങ്ങളാകുന്നു. നാം ഒരു വ്യക്തി എടുത്തിട്ട് അദ്ദേഹം അയൽവക്കത്ത് ഒരു നല്ല ജീവിതം ജീവിക്കുന്നു എന്ന് പറയും. യേശാവ് അതുപോലെ തന്നെ ചെയ്തു. യേശാവ് ആരെയും ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. എന്നാൽ യേശാവ് പിശാചിൽ നിന്നായിരുന്നു. എന്നാൽ അതേ ഗർഭത്തിൽ നിന്നുമുള്ള യാക്കോബ് ദൈവത്തിൽ നിന്നുമായിരുന്നു. പിശാചിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയുമായിരുന്നു. ദൈവത്തിന്റെ സന്തതിയും കടന്നു വരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ഇതിലേക്ക് കടന്നു വന്നിട്ട് ഇന്ന് ലോകത്തിൽ എന്താണ് അവശേഷിച്ചിരിക്കുന്നത്? ഞാനിത് വളരെ പരുഷമായിട്ട് പറയാൻ പോവുകയാണ്. ഇതിനെ ഒഴിച്ചു കളഞ്ഞിട്ട് അടുത്ത യോഗം തൊട്ട് നമുക്ക് ഉണർവ് തുടങ്ങാം. അതിനൊരാകൃതി എടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദയവായി, ദൈവനിന്ദയായിട്ട് ഞാൻ പറയുന്നില്ല, അതുപോലെ അർത്ഥമാക്കുന്നതായിട്ട് ഞാൻ പറയുന്നില്ല. അതിന് ഒരു വലിയ ഈശ്വരഭക്തിക്കാരായ നിയമാനുസൃതമല്ലാത്ത കൌലടയന്മാരായ മക്കളുടെ സ്ഥാനത്ത് എത്തേണ്ടിയിരിക്കുന്നു. അവിടെയാകുന്നു എന്റെ അവസാനത്തെ പ്രസ്താവനകൾ. അത് കൃത്യമായിട്ടും അതിലേക്കാണ് വന്നിരിക്കുന്നത്. അത് സത്യമാണെന്ന് നിങ്ങൾ അറിയുന്നു. അത് സഭയിൽ ചേരുകയും സഭയിലെ അംഗങ്ങളാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനത്തെത്തിയിരിക്കുന്നു. അത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു കൂട്ടം ഈശ്വരഭക്തിക്കാരായ കൌലടയന്മാരായ മക്കളാകുന്നു. അത് കൃത്യമായിട്ടും അത് തന്നെയാകുന്നു. അതിനുശേഷം എന്താണ് അവശേഷിച്ചിരിക്കുന്നത്? അങ്ങ് അകലെയായിട്ട് അവിടെ ഒരു റോക്കറ്റ് തൂങ്ങിക്കിടക്കുകയും അവയിൽ പലതും അത്യാപൽക്കരമായ ഹൈഡ്രജൻ ബോംബുകളുമാകുന്നു. അത് ആ ശക്തി എത്തിച്ചേരുന്നതിനായി കാത്തിരിക്കുന്നു. അതിനുശേഷം ജലപ്രളയം കൊണ്ട് നാശം സംഭവിച്ചതുപോലെ തീ കൊണ്ട് നാശമുണ്ടാക്കും. അതുകൊണ്ട് സ്നേഹിതരെ, നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നാലും നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമുണ്ടായിരിക്കുകയും നിങ്ങൾ മരണത്തിൽ നിന്നും ജീവങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുന്നെങ്കിൽ ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും അധികം സന്തോഷവാനായ വ്യക്തി നിങ്ങളാകേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, അതായത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ, അത്ഭുതങ്ങളുടെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് സ്ഥാപിത സഭാ സമുദായങ്ങൾ പറയുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, യേശു ക്രിസ്തു ഇന്നലെയും എന്നേക്കും അനന്യനാകുന്നു. അങ്ങനെയാകട്ടെ. നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, കാരണം വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അന്യജാതികൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. നോക്കൂ, മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും വിളിക്കുന്ന ഏവർക്കും ഉള്ളതല്ലോ എന്നല്ല, എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഈ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും ചെയ്യും. ഇതാകുന്നു വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ പറയും, ആമേൻ, ഓ, അത് യാതൊരു വ്യത്യാസം ഉളവാക്കുന്നില്ല എന്ന് സഭ പറയുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ അവന്റെ വചനത്തോട് ആമേൻ പറയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനം കൊണ്ടും അത്രേ. അവിടെയാണ് നിങ്ങൾ. ഒരാപ്പിൾ പഴത്തിൽ നിന്നാണ് ഈ കാര്യം തുടങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു വേദവാക്യം നിങ്ങൾ എന്നെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, അവർ ആപ്പിളുകളാണ് തിന്നതെന്ന് നിങ്ങൾ എന്നെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കായൻ അതേ കാര്യം തന്നെയാണ് വിചാരിച്ചിരുന്നതെന്നും അവന്റെ സന്തതിയും ഇപ്പോഴും അതേ കാര്യം തന്നെയാണ് വിചാരിക്കുന്നതെന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ആത്മീക വെളിപാട് വേദപുസ്തകത്താൽ തെളിയിക്കുന്നത്, അതായത് അത് പുരുഷനും സ്ത്രീയും തമ്മിൽ നിയമാനുസൃതമല്ലാതെയുള്ള ലൈംഗിക സംഭോഗമായിരുന്നു എന്നാകുന്നു. അവിടെ നിന്നുമാണ് ഈ മല്ലന്മാർ കടന്നു വന്നത്. അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് പാപം കടന്നു വരുന്നത്. അവിടെ നിന്നുമാണ് നിങ്ങൾക്ക് അഴിമതി കടന്നു വരുന്നതും അവിടെ നിന്നുമാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളിലെല്ലാം നോക്കൂ. പാമ്പ് രണ്ടു മടങ്ങും എടുക്കനായിരുന്നു. അവന്റെ സന്തതി എല്ലായ്പ്പോഴും ഇരട്ടി മെടുക്കുള്ളതുമാകുന്നു. ഞാൻ ഈ പ്രസംഗപീഠത്തിൽ കയറി നിന്നുകൊണ്ട് ഈ മൈക്രോഫോൺ എന്റെ കയ്യിലെടുത്ത് എടുത്തുകൊണ്ട് ഈ പ്രസംഗപീഠത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളുടെ വലിയ വിവേകശാലികൾ എവിടെയാകുന്നു? നിങ്ങളുടെ പാസ്റ്റർ പോയിട്ട് ധാരാളം ബുദ്ധിപരമായ അറിവ് പ്രാപിച്ചുകൊണ്ട് വന്നിട്ട് ഈ ദേശത്തെ ഏറ്റവും വലിയ സഭകളുടെ പാസ്റ്ററാണെന്നും മറ്റും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. പാമ്പിന്റെ സന്തതി എവിടെയാണ് നിൽക്കുന്നത്? ഇതുപോലെയുള്ള ബുദ്ധിപരമായ സ്ഥാനങ്ങളിൽ മിടുക്കരായ ബുദ്ധിശാതിരിത്തോടു കൂടിയ പണ്ഡിതന്മാരാകുന്നു. അവിടെയാണ് അവൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെയാണ് അവൻ കിടക്കുന്നത്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈനികളുടെ യഹോവ അരുളി ചെയ്യുന്നു. നോക്കൂ, നിങ്ങൾ അവിടെയാകുന്നു. അപ്പോൾ ഒരു സഹോദരൻ ഒരു മൂലയ്ക്ക് നിന്നുകൊണ്ട് കരയുകയും ചിലപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു പഴയ ഗിറ്റാർ വായിച്ചുകൊണ്ട് സഹോദര വരൂ, ഭർത്താവിനെ കണ്ടുപിടിക്കാമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സഹോദരനെ നിങ്ങൾ എടുക്കുക. പാസ്റ്റർ ഇറങ്ങിപ്പോയിട്ട് എന്റെ സഭയെ കിട്ടുകയില്ല എന്ന് പറയും. എന്തുകൊണ്ടെന്നാൽ ഞാനതുമായി പങ്കുചേരുകയില്ല. എന്റെ ലിഡിയെയും ജോണിയെയും അതുപോലെയുള്ള ഒരു സ്ഥാനത്ത് എന്നെ കാണുവാൻ ഞാൻ ഇടയാക്കുകയില്ല. പിശാചിന്റെ സന്തതികളെ തുടർന്നു കൊള്ളുക. എങ്ങനെയായാലും നിങ്ങൾ നിങ്ങളുടെ നിത്യവാസ സ്ഥലത്തേക്ക് പ്രയാണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. എനിക്കവിടെ വേറൊരു വാക്ക് പറയാൻ കഴിയുമായിരുന്നു, എന്നാൽ കൗലടയന്മാരത്രേ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം നോക്കൂ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ പറ്റുകയില്ല. എന്റെ അടുക്കൽ വരുന്നവരെ എല്ലാം അവസാന നാളിൽ ഞാൻ ജീവിപ്പിക്കും. യാതൊന്നും അവിടെ നഷ്ടപ്പെട്ടിരിക്കില്ല. എനിക്കത് കിട്ടിയിരിക്കുന്നു. ഞാനത് സൂക്ഷിക്കും. ഇതുകൂടാതെ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയുകയില്ല. എല്ലാം അവനിൽ കിടക്കുന്നു. ഞാനൊരു കാര്യം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ദൈവത്തിന്റെ കൃപയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാതൊന്നും ഞാൻ ചെയ്തില്ല. എനിക്ക് ചെയ്യാനായി ഒരിക്കലും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കൊരിക്കലുമില്ല, ഒരിക്കലും ഉണ്ടാകുകയുമില്ല. നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം അർഹിച്ചിട്ടില്ല. അതിന്റെ എല്ലാ അംശവും ദൈവം ചെയ്തിരിക്കുന്നു. അതിന്റെ ഒരു അംശത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വിരലുകൾ പോലും ഒരിക്കലും തിരിച്ചിട്ടില്ല. കൊള്ളാം, ഞാനൊരു നല്ല കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഞാനിത് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ല. അതിനിതുമായിട്ട് ഒരു കാര്യം ചെയ്യാനില്ല. ദൈവം ഒരുവനാണ് അത് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ ദയയാകുന്നു. ഇപ്പോൾ എന്നോട് ക്ഷമിക്കണം, 11 മണിയായിട്ടില്ല എന്നിരിക്കലും ഞാൻ നിർത്താൻ പോവുകയാണ്. വേദപുസ്തകം പറയുന്നതായി ഈ കാര്യങ്ങൾ സത്യമാണെന്ന് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? വിശേഷിച്ചും ബ്രഹ്മാം കൂടാരത്തിലുള്ളവരായ നിങ്ങളിൽ എത്ര പേർ മനസ്സിലാക്കുന്നു? ഇപ്പോൾ ഇത് നാം ഉപദേശിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിന്റെ 16-ൽ 1 മാത്രമാകുന്നു. എന്നാൽ പ്രേക്ഷകരായിട്ട് ഇവിടെയുള്ള നിങ്ങൾ ഓർക്കുക, ഒരംഗമായിട്ട് ഇവിടേക്ക് വരാത്തവരായ നിങ്ങളോട് എനിക്കിത് പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങളിതിനെ വിശ്വസിക്കുന്നതിന്റെ രീതി, അതായത് ഇത് വേദപുസ്തകമാകുന്നു, കൂടാതെ വേദപുസ്തകം ദൈവത്തിന്റെ സത്യമാകുന്നു. എന്താണ് സത്യമെന്നും എന്താണ് സത്യമല്ലെന്നും അറിയുന്നതിനുള്ള ഒരു വഴി പഴയ നിയമത്തിൽ അവർക്കുണ്ടായിരുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അവർക്ക് ന്യായപ്രമാണം എഴുതപ്പെട്ടിരുന്നത് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര പേർക്കതറിയാം? ന്യായപ്രമാണവും കൽപ്പനകളും മറ്റും പെട്ടകത്തിലായിരുന്നു. കൂടാതെ കൽപ്പനകളിലുള്ള ന്യായപ്രമാണം പറയുന്നു, വ്യഭിചാരം ചെയ്യുന്ന ഏതൊരുവനെയും കല്ലെറിയണം. അത് കൽപ്പനയും കൽപ്പനമേലുള്ള നിയമവുമായിരുന്നു. ഇപ്പോൾ പെട്ടകം ഈ രീതിയിൽ വെക്കപ്പെട്ടിരിക്കുകയും കൽപ്പനകൾ അതിന്റെ അകത്തും കൽപ്പനകളുടെ നിയമങ്ങൾ പെട്ടകത്തിന്റെ വശത്തുള്ള പോക്കറ്റിലുമായിരുന്നു. വ്യഭിചാര കുറ്റം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ നിയമം എന്താണ് പറയുന്നതെന്നുള്ളതിനെ എടുക്കുകയും നിയമം അവനെ കല്ലെറിയാൻ വിധിക്കുന്നു. അവർ അവനെ നേരെ പുറത്തു കൊണ്ടുവന്നിട്ട് കല്ലെറിയും. അതായിരുന്നു കൽപ്പനകളിലുണ്ടായിരുന്ന നിയമങ്ങൾ. അവർക്കത് അറിയുന്നതിന് വേണ്ടി രണ്ട് വഴികൾ കൂടി ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും മൂന്ന് ഒരു ഉറപ്പായിട്ടുള്ളതാകുന്നു. അവർക്ക് അതറിയുന്നതിനായി വേറൊരു വഴി കൂടി ഉണ്ടായിരുന്നു. അതൊരു പ്രവാചകനിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു സ്വപ്നക്കാരനിൽ കൂടെയോ ആകുന്നു. എത്ര പേർക്കതറിയാം? നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു ആത്മികനോ ഉണ്ടെങ്കിൽ യഹോവയെ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരളി ചെയ്യുകയും ചെയ്യും. അത് ശരിയാണ്. ഇപ്പോൾ അവനൊരു പ്രവചനക്കാരനാകുന്നു. ഇപ്പോൾ ഒരു വ്യക്തി കടന്നു വന്നിട്ട് ഓ ഹാലലൂയ, എനിക്ക് കിട്ടിയിരിക്കുന്നു, ഞാനിപ്പോൾ യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുന്നു, എനിക്ക് വെളിപാട് കിട്ടിയിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവർ അതിനെ നിങ്ങൾ ചെയ്യുന്നതുപോലെ അങ്ങനെ പോകാൻ അനുവദിക്കുകയില്ല. അവർ ആദ്യം അതിനെ ദൈവത്താൽ പരിശോധിച്ചു നോക്കും. ഇപ്പോൾ അഹരോന്റെ ന്യായവിധി പതക്കത്തിൽ ഉരിമും തുമിമും ഉണ്ടായിരുന്നു. എത്ര പേർ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ട്? എന്തായിരുന്നു ഇത്? ഇത് 12 കുലപതിമാരുടെ ഓരോ വശത്തും 6 കല്ലുകൾ വെച്ചുള്ള 12 കല്ലുകളായിരുന്നു. സൂര്യകാന്തമായിട്ട് യഹൂദായും അങ്ങനെ ഓരോന്നായിട്ട് 12 കല്ലുകളായിരുന്നു. അതിനുശേഷം ഈ ന്യായവിധി പതക്കം അവിടെ തൂക്കിയിട്ടിട്ട് ഈ പ്രവാചകനെയോ അല്ലെങ്കിൽ ഒരു സ്വപ്നക്കാരനെയോ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തും. എന്നിട്ട് ഇപ്പോൾ പ്രവചിച്ചുകൊണ്ട് നിന്റെ പ്രവചനത്തെ പറയുക എന്ന് പറയുക. കർത്താവിനോട് സംസാരിക്കുകയും ചില പ്രത്യേക കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്ന് പറയും. അത് കാഴ്ചയ്ക്ക് എത്രമാത്രം വാസ്തവമായിട്ട് കണ്ടിരുന്നാലും അത് പരിപൂർണമായും സത്യമായിരിക്കണം. എന്നാൽ ഈ വെളിച്ചങ്ങൾ ഒത്തൊരുമിച്ച് വന്ന് ഒരു മഴവില്ല നിറം ഈ ഉരുമും തുമിമലും ഉണ്ടാക്കുന്നില്ലെങ്കിൽ, അതായത് ഈ പ്രകാശങ്ങളെല്ലാം കൂടി കലർന്ന ഒരു മിശ്രിതമായിട്ട് ഒരുമിച്ച് കൂടി അമാനുഷികമായ രീതിയിൽ പ്രവർത്തിച്ചിട്ട് ഈ കാര്യത്തെ ഉറപ്പിക്കും. നോക്കൂ, ദൈവം എല്ലായ്പ്പോഴും അവന്റെ വചനത്തെ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഈ അമാനുഷികമായ പ്രകാശങ്ങൾ അവിടെ ചഞ്ചലമായി ജ്വലിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ പറഞ്ഞ കാര്യം എത്ര വാസ്തവമായിട്ട് കണ്ടാലും ഞാനത് കാര്യമാക്കുന്നില്ല, കാരണം അത് തെറ്റാകുന്നു. ഒരു സ്വപ്നക്കാരൻ പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു, ആ സ്വപ്നം എന്നോട് പറഞ്ഞു, അതായത് ഇസ്രായേൽ ഇവിടെ നിന്നും ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് നീങ്ങിയിരിക്കണം, കാരണം അരാമ്യക്കാർ ഈ വശത്തേക്ക് വന്നിട്ട് ഇതിനെ വളയാൻ പോവുകയാണ്. അവർ ആ സ്വപ്നക്കാരനെ അവിടേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് അവനവന്റെ സ്വപ്നത്തെ പറയുകയും ചെയ്യും. അപ്പോൾ ആ പ്രകാശം അതിനെ കുറുകെയായി ചഞ്ചലിതമായി ജ്വലിക്കുന്നില്ലെങ്കിൽ എങ്ങനെയൊക്കെയായാലും അവൻ തെറ്റാണ് പറഞ്ഞത്. അരാമ്യക്കാർ യുദ്ധത്തിന് വേണ്ടി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നാൽ തന്നെയും അവൻ പറഞ്ഞത് തെറ്റാണ്. ഇല്ല സാറേ, അവർക്ക് പരിപൂർണമായിട്ടും അത് ഉരുമും തുമിമിനാലും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പഴയ നിയമപ്രകാരമായ പൌരോഹിത്യം കഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. കൂടാതെ ഉരുമും തുമിമും അതോടൊപ്പം പോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കതറിയാം, നമുക്കറിയില്ലേ? പുതിയ പൌരോഹിത്യം കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമുക്ക് ഉരുമും തുമിമുമായിട്ട് എന്താണുള്ളത്? അതെ സാറേ, അത് ദൈവത്തിന്റെ വചനമാകുന്നു. അതെ, അത് ഇതാകുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു വെളിപാടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ വേദപുസ്തകത്തിലെ മുഴുവൻ തിരുവെഴുത്തിനുമനുസരിച്ച് അതുമായി ഒത്തുചേരുന്നില്ലെങ്കിൽ അവൻ പറയുന്നത് തെറ്റാണ്. അവൻ ഏത് സഭാസമുദായത്തിൽപ്പെട്ടവനായിരുന്നാലും എത്ര നല്ലവനായിരുന്നാലും എത്ര മിടുക്കനായാലും എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും അവൻ തെറ്റാകുന്നു. ആരെങ്കിലും ഒരുവൻ നിങ്ങളോട് നാം ഇവിടെ ഈ സഭയിൽ പഠിപ്പിച്ചിരിക്കുന്നതായി ഈ കാര്യങ്ങളല്ലാതെ നിങ്ങളോട് പറയുകയാണ്, അതായത് നിങ്ങൾ തളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ അവൻ നിങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നു. അത് ഉരുമിലും തുമിമിലും മിന്നുന്നില്ല. അവൻ നിങ്ങളോട് ഒഴിക്കുന്നത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ അവൻ നിങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കണമെന്ന് പറയുകയാണെങ്കിൽ അവൻ നിങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നു പോയിരിക്കുന്നുവെന്ന് പറയുകയാണെങ്കിൽ അവൻ നിങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നു. സ്ത്രീകൾ പ്രസംഗിക്കുന്നത് ശരിയാണെന്ന് അവൻ പറയുകയാണെങ്കിൽ അവൻ നിങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സഭാസമുദായങ്ങളോട് ഒത്തുചേർന്ന് നിന്നുകൊള്ളുക എന്ന് അവൻ പറയുകയാണെങ്കിൽ അവൻ നിങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നു. അത് ഉരുമിലും തുമിമിലും മിന്നുകയില്ല. ഇതുപോലെ ഡസനോളം കാര്യങ്ങൾ വേശികളുടെ മാതാവിൽ നിന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ നാം സഭാസമുദായങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നു. ആ സഭാസമുദായങ്ങളിലുള്ള നമ്മുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും നാം സ്നേഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പോയിട്ട് ഞാനൊരു മെത്തഡിസ്റ്റുകാരനാകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാകുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാകുന്നു. നിങ്ങൾക്ക് മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ ആകേണ്ടിയിരിക്കുന്നില്ല, അതിലൊന്നും ആകേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? ഈ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഈ ആരാധനയിലും കൂട്ടായ്മയിലും വന്ന് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കൂടാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുങ്ങി സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെള്ളം ഇതാ ഇവിടെ തയ്യാറായിരിക്കുന്നു. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അവർ സ്നാനപ്പെടുത്താൻ പോവുകയാണ്. വളരെയധികം പേർ ഇവിടെ ഉള്ളതിൽ നിന്നും ആരെങ്കിലും മറ്റേതെങ്കിലും രീതിയായി കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ശരി, ഞങ്ങൾക്ക് യാതൊരു അംഗത്വമില്ല, ഞങ്ങൾ ഇവിടെ ഈ പള്ളിയിലേക്ക് വരുന്നുവെന്ന് മാത്രം. ക്രിസ്തു മെത്തഡിസ്റ്റ് സഭയിലും ബാപ്റ്റിസ്റ്റ് സഭയിലും പ്രസ്ബിറ്റേറിയൻ സഭയിലും ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. അവയിലെല്ലാം അവന് അംഗങ്ങളുണ്ട്. പിന്നെ എന്താണ് ഇന്ന് കുറവ്? അത് കള്ളപ്രവചനങ്ങൾ, വേദപുസ്തകത്തിന് പരിപൂർണമായിട്ടും വിരുദ്ധമായ സഭകളുടെ ഉപദേശങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. ഇപ്പോൾ ആരെങ്കിലും അതെനിക്ക് വിശദമാക്കി തരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ സ്വയമായി തന്നെ അത് മനസ്സിലാക്കും. അത് ശരിയാക്കുന്നതിന് വേണ്ടി വേദപുസ്തകം തിരയാൻ അത്രമാത്രം ദൈവത്തിന്റെ ആത്മാവ് എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കടന്നു വന്നിട്ട് ഒരു പ്രസംഗീയനുമായിട്ട് കൈപിടിച്ചു കുലുക്കുകയും എന്റെ പേര് പുസ്തകത്തിൽ എഴുതുകയും അപ്പോഴും എന്റെ ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യമുണ്ടെങ്കിൽ അപ്പോഴും അസൂയയും കലഹവും യേശു ക്രിസ്തുവിനെ മഹാനായ രോഗശാന്തിക്കാരനായും അതുപോലെയുള്ള കാര്യങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉടനെ അവിടെ വെച്ച് തന്നെ അത് ദൈവത്തോടൊപ്പം നേരെയാക്കും. ഞാനത് ചെയ്യുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ സത്യസന്ധനായിരിക്കും. ഞാനത് ദൈവത്തോട് ശരിയാക്കും. ഞാനൊരു ബാപ്റ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു മെതഡിസ്റ്റോ ആയിരിക്കുന്നതിനാൽ ഞാൻ അതുപോലെ തുടരുകയാണെങ്കിൽ ഞാൻ പോയിട്ട് ക്രിസ്തീയതയെ എന്റെ ഹൃദയത്തിലെടുക്കും. ഞാനത് ചെയ്യും. അതെ സാറേ, ഓർക്കുക, വരുന്ന ഉണർവ് യോഗങ്ങൾ ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ബുധനാഴ്ച രാത്രി തൊട്ട് തുടങ്ങുന്നതാണ്. ശ്രദ്ധിക്കുക സ്നേഹിതരെ, ഒരു ജീവനുള്ള സത്യദൈവമുണ്ട്. അത് ശരിയാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് സഭയിലാകുന്നു. അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് സംശയിക്കാൻ ഒരു അവകാശമുണ്ടായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ഒരിക്കൽ ഞാനൊരു ബാലനായിരുന്നപ്പോൾ ഞാനൊരു മരത്തിനടിയിൽ നിൽക്കുകയായിരുന്നു. അവിടെ ഞാനവനെ കാണുകയും ഞാനവനെ കേൾക്കുകയും ചെയ്തു. ദുഷിച്ച സ്ത്രീകളിൽ നിന്നും അകന്നുകൊള്ളുക എന്നവൻ എന്നോട് പറഞ്ഞു. സിഗരറ്റ് വലിക്കുന്നതിൽ നിന്നും അകന്നുകൊള്ളുക, ശപിക്കുന്നതിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നും, ഇതുപോലെയുള്ള ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കണം. നിനക്ക് പ്രായമേറുമ്പോൾ നീ ചെയ്യുന്നതിനായി എനിക്കൊരു വേലയുണ്ട് എന്ന് പറഞ്ഞു. അവൻ വാസ്തവമായിട്ടും തന്റെ വചനവുമായിട്ട് ഒത്തു നിൽക്കുന്ന ജീവനുള്ള ദൈവമാകുന്നു. എനിക്ക് പ്രായമായപ്പോൾ എപ്രകാരം അവൻ എന്നെ കണ്ടുമുട്ടുകയും അവൻ എന്നോട് സംസാരിക്കുകയും ചെയ്തു. കത്തുന്ന മുൾപടർപ്പ് പോലെ എപ്രകാരം ഞാനവനെ കാണുകയും ആ അഗ്നി അതിന് ചുറ്റുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നതും ഞാൻ അവിടെ കണ്ടിരുന്നു. എപ്രകാരം അവൻ സംസാരിക്കുകയും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുകയും ഓരോ പ്രാവശ്യവും അതിന് കഴിയുന്നിടത്തോളം സമ്പൂർണമായും അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുപോലെയുള്ള സമ്പൂർണമായ കാര്യങ്ങളെ പറയുന്ന അവൻ തന്നെയാണ് ഈ വേദപുസ്തകത്തെ അതിന്റേതായ രീതിയിൽ ഉപദേശിക്കുന്നതിനായി എന്നെ പ്രേരിപ്പിക്കുന്നത്. അത് ശരിയാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിൽ നിന്നും വരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ സർവശക്തനായ ദൈവമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ പിതാവിൽ നിന്നും വരുന്നു, ഞാൻ പിതാവിലേക്ക് പോകുന്നു. അവൻ വന്നപ്പോൾ അവൻ മരുഭൂമിയിൽ ദൈവമായിരുന്നപ്പോൾ അവനൊരു കത്തുന്ന പ്രകാശമായിരുന്നു. അതെത്ര പേർക്കറിയാം? അവനൊരു കത്തുന്ന പ്രകാശമായ അഗ്നിസ്തംഭമായിരുന്നു. അവൻ ഭൂമിയിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്നും വന്നു, ഞാൻ ദൈവത്തിൽ നിന്നും വന്നു, ദൈവത്തിലേക്ക് തിരികെ പോകുന്നു. അവൻ മരിച്ച് അടക്കപ്പെട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റപ്പോൾ പൗലോസ് ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് അവനെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അവൻ എന്തായിരുന്നു? ഇപ്പോഴും ഒരഗ്നിസ്തംഭമാകുന്നു. അതെ സാറേ, അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്താണ് ചെയ്തത്? അവൻ പൗലോസിനെ കണ്ടുമുട്ടിയപ്പോൾ എന്താണ് ചെയ്തത്? എങ്ങനെയാണ് അവനെ അയച്ചത്? അവൻ അവനെ ഒരു പ്രവാചകന്റെ അടുക്കലേക്ക് അയക്കുകയും അത് അവനോട് എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടതെന്ന് പറയുകയും എന്താണ് ചെയ്യേണ്ടതെന്നും അവനോട് പറഞ്ഞു. അവന്റെ മേൽ കൈവച്ചിട്ട് അവനെ സൗഖ്യമാക്കുകയും അവനൊരു ദർശനം കാണുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അതേ യേശു തന്നെ അതേ കാര്യങ്ങളെ ചെയ്തുകൊണ്ട് അതേ അഗ്നിസ്തംഭം ഇന്നും ഇവിടെയായിരിക്കുന്നു. അതേ കാര്യങ്ങളെ ഉപദേശിക്കുകയും തന്റെ വചനത്താൽ കൂടാതെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ അധികമായി സന്തോഷിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. കൂടാതെ ഇവിടെ ഈ കൂടാരത്തിലുള്ള നിങ്ങളോട് ഞങ്ങൾ ഇതിന്റെ പേര് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. ഇത് ബ്രഹാം കൂടാരമെന്നായിരിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. നോക്കൂ, അത് വെറും ഒരു മനുഷ്യനാണ്. ഞങ്ങൾ അതിന്റെ പേര് മാറ്റാൻ പോവുകയാണ്. മറ്റെന്തെങ്കിലും പേര് അതിനിടുന്നതാണ്. കുറച്ച് സമയത്തിന് ശേഷം നാം അതിൽ കടക്കുന്നതാണ്. ഞാനിതൊരു ജീവനുള്ള ദൈവത്തിന്റെ സഭയായിരിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മെത്തഡിസ്റ്റോ, ബാപ്റ്റിസ്റ്റോ, പ്രസ്ബിറ്റേറിയനോ, പെന്തിക്കോസ്തുകാരനോ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ജനങ്ങളെയെല്ലാം ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. ആരൊക്കെ എന്താകുന്നുവെന്ന് എനിക്കറിയില്ല. എനിക്കത് പറയാൻ കഴിയില്ല. എനിക്ക് വചനം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വല വീശിയിട്ട് വലിക്കുന്നു. അതിൽ തവളകളും വെള്ളച്ചിലന്തികളും പാമ്പുകളും മറ്റ് മത്സ്യങ്ങളും ഉണ്ടായിരിക്കുന്നു. അത് തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ കാര്യമാകുന്നു. ഞാൻ വല വലിക്കുന്നു, വചനം പ്രസംഗിച്ചിട്ട് അതിനെ വലിച്ചെടുക്കുകയും കർത്താവെ, ഈ വേദിക്ക് ചുറ്റുമായി അവരെല്ലാം ഇതാ ഇവിടെയായിരിക്കുന്നു, നീ നിന്റെ സ്വന്തത്തെ അറിയുന്നു, ലോകാരംഭം മുതലേ നീ അവരെ അറിയുന്നുവല്ലോ എന്ന് പറയുന്നു. ആരൊക്കെ ഏതാകുന്നുവെന്ന് എനിക്കറിയില്ല. നീ അത് ചെയ്യുന്നു. അതിനാൽ കർത്താവെ, അത് തീരുമാനിക്കുന്ന നീയാകുന്നു എന്ന് ഞാൻ പറയുന്നു. അതാകുന്നു എനിക്ക് ചെയ്യാൻ കഴിയുന്നതിലും വെച്ച് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഞാൻ ഇവിടേക്ക് പോയിട്ട് മറ്റെവിടെയെങ്കിലും പോയിട്ട് വീശുകയും മറ്റൊരു കൂട്ടത്തെ കൊണ്ടുവരികയും ചെയ്യുന്നു. അത് മാത്രമാണ് എനിക്കെല്ലാമായിട്ട് ചെയ്യാനുള്ളത്. ശരി. ഇപ്പോൾ ഓർക്കുക, ആരെങ്കിലും കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ ശ്രീമാൻ മെഴ്സിയറിനെ വിളിക്കുകയോ അല്ലെങ്കിൽ ബട്ട്ലർ 2151 വിളിക്കുക. നിങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ വരികയാണെങ്കിൽ ഉണർവിന്റെ സമയത്ത് നിങ്ങൾക്ക് ധൃതി വയ്ക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി തൊട്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ 2 ദിവസത്തേക്ക് പോകുന്നു. ഞാൻ അവിടേക്ക് കടന്നിട്ട് ഇപ്രകാരം പഠിക്കാൻ തുടങ്ങും. അതായത്, കർത്താവെ, നീ എന്റെ അടുത്താകുന്നു, കൂടാതെ നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. കൂടാതെ നിന്നിലേക്ക് അടുത്തു വരുന്നവരോട് അവനും അടുത്തു വരുന്നുവെന്ന് നിന്റെ വചനത്തിൽ നീ പറഞ്ഞിരിക്കുന്നു. ആ അഗ്നിസ്തംഭം അവിടെ അനങ്ങാൻ തുടങ്ങുന്നത് കാണുന്നതുവരെ ഞാൻ പ്രാർത്ഥിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം പിന്നെ അത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പിന്നെ ഞാൻ പ്രസംഗപീഠത്തിലേക്ക് രോഗശാന്തി ശുശ്രൂഷയ്ക്കായും പ്രാർത്ഥിക്കുന്നതിനായും രോഗികളായും പീഡിതരായുമുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടി എന്തും ചെയ്യുന്നതിനായി കടന്നുവരുന്നു. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ദയയും ഞങ്ങൾ വിലമതിക്കുന്നു. നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വരികയും അങ്ങനെ നാം ഒരു വലിയ യോഗത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു, അതായത് സഹോദരൻ ജെഫ്രിസ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടോ? സഹോദരൻ ജെഫ്രിസിനെയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയും ഞങ്ങൾ വിലമതിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ദ്വീപിലേക്കും മറ്റും തിരികെ പോയിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. സഹോദരനെയും സഹോദരി റൈറ്റിനെയും കൂടാതെ ഇവിടെയായിരിക്കുന്ന നിങ്ങളിൽ പലരെയും കാണാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിച്ചു. കുറച്ചുനേരം മുമ്പ് വക്കീൽ റോബേഴ്സിനെ ഞാൻ കടന്നു വരുന്നതായി കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ സന്ദേശത്തിനായി ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാനായി ആഗ്രഹിക്കുന്നു. അതാരായിരുന്നുവെന്ന് ആരും തന്നെ പറഞ്ഞില്ല. എനിക്കത് ലജ്ജ തോന്നിയിരുന്നു. പ്രവചനത്തെക്കുറിച്ച് നല്ലൊരു സന്ദേശമാണ് വാസ്തവത്തിൽ അദ്ദേഹം തന്നിരുന്നത്. അത് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്നതിനോട് എന്തോ താരതമ്യം പോലെയുള്ളതായിരുന്നു. മെത്തഡിസ്റ്റ് സഭയിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡിൽ നിന്നും ഇന്ന് രാവിലെ അല്ല കഴിഞ്ഞ രാത്രിയിൽ വേറൊരു ശുശ്രൂഷകനുമായ സഹോദരൻ സ്മിത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ അദ്ദേഹം ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് തിരികെ നോക്കുകയാണെങ്കിൽ അതാരാണെന്ന് പറയുന്നത് ഒരുവിധം കഠിനമായ കാര്യമാണ്. നോക്കൂ, നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. സഹോദരൻ സ്മിത്ത് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. സഹോദരൻ കൊളിൻസിന്റെ അടുത്തായിട്ട് ഇവിടെ ഇരിക്കുന്നത് ജോർജിയയിൽ നിന്നുമുള്ള ആ സഹോദരനല്ലേ? ഇന്ന് രാത്രിയിൽ വീണ്ടും നിങ്ങളെ കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് സഹോദര. നിങ്ങളിൽ ബാക്കിയുള്ളവരെല്ലാം നിങ്ങളിൽ എല്ലാവരും ആരൊക്കെയാണെന്ന് ഓരോരുത്തരും അറിയുന്നു. അന്നൊരു ബാലികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് പോയ സഹോദരനും സഹോദരിയുമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ അടുത്തായി ഒരു ഡോക്ടറും ഇരിക്കുന്നുണ്ട്. ഡോക്ടറെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ശുശ്രൂഷകരും സഹോദരന്മാരും എനിക്ക് കഴിയാവുന്നിടത്തോളം കഠിനമായും കർക്കശമായും ഈ കാര്യങ്ങളെ വെക്കുന്നതിൽ ദയവ് ചെയ്ത് എന്നോട് നീരസം തോന്നരുത്. ഇത് ഞങ്ങളുടെ കൂടാരമാണ്. ഇതിനുവേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നതും അതിന് നേരെ വചനത്തിൽ ഉറപ്പിച്ചിട്ട് അതുമൂലം അവരെ കുലുക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആ പരിധിക്ക് പുറത്തു പോവുകയാണെങ്കിൽ ഞങ്ങൾ തിരികെ വന്നിട്ട് പറയും നിങ്ങളത് നല്ലതുപോലെ അറിഞ്ഞിരുന്നു. ഇതാ അതിവിടെ ടേപ്പിലായിരിക്കുന്നു. നോക്കൂ, അവിടെയാണ് നിങ്ങൾ. ഇവിടെ ഇതാത് ടേപ്പിലായിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ധാരാളം മുമ്പോട്ട് തുടരാനായിട്ടുണ്ട് ലിയോ. എന്നാൽ നിങ്ങൾക്ക് അത്രയും കിട്ടിയിരിക്കുന്നു. നീ അതുമായി നിന്നുകൊള്ളുക. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് അതിന്റെ ശേഷമുള്ള കാര്യങ്ങളെ എടുക്കാം. അത് ആ തന്നിമത്തങ്ങ തിന്നിരുന്ന മനുഷ്യനെ പോലെയാണ്. അത് വാസ്തവത്തിൽ നല്ലതായിരുന്നു. എന്നാൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് ധാരാളമുണ്ട്. ഇപ്പോഴും വരാനിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വാസ്തവത്തിൽ നല്ലതായിരിക്കുന്നു. നാം ഇപ്പോൾ സ്നാന ശുശ്രൂഷ തുടങ്ങാൻ പോവുകയാണ്. അത് ശരിയല്ലേ സഹോദരൻ നെവിലെ? ഇപ്പോൾ ആരെങ്കിലും ഇവിടെ സ്നാനപ്പെടാനായിട്ടുള്ളവരായിട്ടുണ്ടോ? നിങ്ങൾ ആരാണെന്നുള്ളത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ സ്നാനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഉള്ളത്. സ്നാനപ്പെടേണ്ടതായിട്ടുള്ളവർ അവരുടെ കൈകളെ ഉയർത്തുക. ആരോ ഒരാളുണ്ട്. അതെ, അതിവിടെ ഒരു മഹിളയാണ്. മറ്റാരെങ്കിലും ഉണ്ടോ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് നമുക്കിവിടെ വസ്ത്രങ്ങളുണ്ട്. ബാപ്റ്റിസ്റ്റ് സഭയെ വിട്ടുകളയുക എന്നും മെത്തഡിസ്റ്റ് സഭയെ വിട്ടുകളയുക എന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുകയില്ല. നിങ്ങൾ നേരെ നിങ്ങളുടെ സഭയിലേക്ക് തന്നെ പോയിക്കൊള്ളുക. എന്നാൽ നിങ്ങൾ തിരുവെഴുത്തിനനുസരിച്ച് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ, അതിപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായി സ്നാനപ്പെട്ടിരിക്കുന്നു. ഞാൻ നദിക്കരയിലെത്തുമ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ ടിക്കറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കറിയാവുന്നിടത്തോളം എല്ലാ കാര്യങ്ങളും വ്യക്തമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ സമയത്ത് എനിക്ക് വിദേശത്ത് എത്തേണ്ടിയതായിരുന്നു. നിങ്ങളും അതുപോലെ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. നിങ്ങളുടെ സഭയിലേക്ക് തിരികെ പോയിക്കൊള്ളുക. അത് നിങ്ങളും ദൈവം തമ്മിലുള്ള കാര്യമാണ്. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ ഒരാൾ പോലും തിരുവെഴുത്തിൽ ഒരിക്കലും സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെട്ടവരോട് പൗലോസ് കൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും സ്നാനപ്പെടാനായി അവൻ അവരോട് കൽപ്പിച്ചു പറഞ്ഞു. അത് ശരിയാണ്, അവനത് ചെയ്തു. അവൻ എന്താണോ ചെയ്തത് നാം അത് ചെയ്യുന്നതിനായി അവൻ നമ്മോട് കൽപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് തന്നെ നാമം ചെയ്യും. നാം കാൽകടികളിൽ വിശ്വസിക്കുന്നു. നാം തിരുവത്താഴത്തിൽ വിശ്വസിക്കുന്നു. നാം ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ വിശ്വസിക്കുന്നു. അത് കാണപ്പെടാവുന്നതായ കർത്താവിന്റെ ശാരീരികമായ ദേഹത്തിലാകുന്നു. ആത്മാവല്ല, എന്നാൽ ശാരീരികമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേഹം വീണ്ടും മഹിമയിൽ വരുന്നതാണ്. മരിച്ചവർ ഭൗതികമായി ഉയർത്തെഴുന്നേറ്റിട്ട് ഒരു ശരീരത്തെ സ്വീകരിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. അതവർ മരിച്ചിട്ട് കുഴിയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നതായ വയസ്സേറിയതും ചുളിങ്ങിയതുമായ ഒന്നല്ല, എന്നാൽ യൗവനത്തിന്റെ അത്യാനന്ദമായ എന്നേക്കും ജീവിക്കുന്നതിനായിട്ടുള്ള ഒരു പുതിയ ഒന്നായിരിക്കും. പ്രാണന്റെ അദ്രവത്വത്തിൽ നാം പരിപൂർണമായും വിശ്വസിക്കുന്നു. നിത്യജീവന്റെ ഒരൊറ്റ രൂപമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായ ജീവനാണെന്ന് നാം വിശ്വസിക്കുന്നു. അത് കൃത്യമായിട്ടും ശരിയാണ്. ആ കാരണത്താൽ നാം നിത്യശിക്ഷയിൽ വിശ്വസിക്കുന്നില്ല. നാം നരകത്തിയിലും ഗന്ധകം കത്തുന്നതിലും വിശ്വസിക്കുന്നു. എന്നാൽ അത് എന്നേക്കും കത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിത്യജീവൻ ഒന്നേ ഉള്ളൂ. അത് ദൈവത്തിൽ നിന്നും വരുന്നു. അത് ശരിയാണ്. നിങ്ങൾ കോടിക്കണക്കിനോ 10 കോടി വർഷങ്ങളോളമോ എരിയപ്പെട്ടിരിക്കും, എനിക്കതറിയില്ല. എന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നേക്കുമായി കത്തിക്കൊണ്ടിരിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നേക്കുമായി കത്തിക്കൊണ്ടിരിക്കാൻ കഴിയും, എന്നാൽ നിത്യമായിട്ട് കഴിയില്ല. നോക്കൂ, നിത്യതയും എന്നേക്കുമായി അവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്നേക്കുമായി എന്ന് വെച്ചാൽ എന്നേക്കും എന്നാകുന്നു, ഒരു സംയോഗം എന്നാൽ ഒരു സമയ കാലഘട്ടം എന്നർത്ഥമാകുന്നു. എന്നാൽ നിത്യതയിൽ നിങ്ങൾക്ക് നിത്യമായ ഒരു ശിക്ഷയില്ല, നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. കാരണം നിത്യജീവന്റെ ഒരൊറ്റ രൂപമേ ഉള്ളൂ. നിത്യജീവനുള്ളവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനും എന്നേക്കും ജീവിക്കുന്നവനുമാകുന്നു. എന്നാൽ പാപം ചെയ്യുന്ന ഏതൊരു പ്രാണനും മരിക്കപ്പെടും. ആ പ്രാണൻ എന്താണ് സംഭവിക്കുക? അത് ശരിയാണ് എങ്കിൽ പിന്നെ അതിന് തീർച്ചയായിട്ടും നിത്യജീവനില്ല, അതിന് അതിന്റെ ശിക്ഷയുണ്ട്, നിത്യജീവനില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, വളരെയധികം കാര്യങ്ങൾ ഇനിയും പഠിക്കാനായിട്ടുണ്ട്, നാം പിന്നീട് അതിൽ കടക്കുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമ്മളുടെ ഈ സഹോദരി അവിടേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ പഴയ നല്ല പാട്ട് പാടാം. ഇവിടെയായിരിക്കുന്ന ആ മഹിള അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. റോസല്ല, അത് നിങ്ങളുടെ അമ്മയാണോ? ദൈവം നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, നിങ്ങളത് ചെയ്ത് കാണുന്നതിൽ സന്തോഷമുണ്ട്, അത് വളരെ നന്നായിരിക്കുന്നു. റോസല്ല ഗ്രിഫിൻ നമുക്കുള്ള ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. അവൾ ചെറുപ്പക്കാരിയായ ഒരു അമിത മദ്യപാനിയായിരുന്നു. ഇവിടെയുള്ള നിങ്ങളിൽ ചിലർക്ക് അവൾ അപരിചിതയായിരിക്കാനിടയുണ്ട്. റോസല്ല, ഞാനിത് പറയുന്നത് കാര്യമാക്കരുത്. ഇവിടെ ഇന്ത്യാനയിൽ വെച്ച് അവൾ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നികൃഷ്ടമായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ അവയിലൊന്നായ വെള്ളിക്കണ്ണുകളോട് കൂടിയ മദ്യപാനിയായിരുന്നു. ചിക്കാഗോയിലുള്ള നാല് വലിയ ഡോക്ടർമാർ പറഞ്ഞു പേരറിയാത്ത മദ്യപാനി എന്നെല്ലാം പറഞ്ഞ് തഴഞ്ഞു കളഞ്ഞു. എന്നാൽ ഒരു രാത്രിയിൽ അവൾ യോഗത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധാത്മാവളുടെ ജീവിതത്തെ വെളിച്ചത്താക്കുകയും അവിടെ തന്നെ അവളോട് പറയുകയും ചെയ്തു. അതെല്ലാം ശരിയാക്കി തീർത്തു. അവളെ ഇപ്പോൾ നോക്കൂ, 30 വയസ്സോളം പ്രായമായിരിക്കുന്നു. എന്നാൽ 18-കാരെയും കടത്തിവിടും. അങ്ങനെ അഴകേറിയത് മനോഹരിയുമായ ചെറുപ്പക്കാരി സ്ത്രീയായിരിക്കുന്നു. അതിനുശേഷം ഒരിക്കലും വിസ്കി രുചിച്ചിട്ടില്ല, അതിനുവേണ്ടി ആഗ്രഹമില്ല. ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുകയും തെരുവുകളിൽ എല്ലായിടത്തും പോയിട്ട് പാപികളോടും മദ്യപാനികളോടും ദൈവത്തിന്റെ മഹിമയെ സാക്ഷീകരിക്കുകയും ഹിമപരപ്പിലും മറ്റെല്ലായിടത്തും ചിക്കാഗോയിൽ കൂടിയും കർത്താവിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും അവളുടെ അമ്മ ഇന്ന് രാത്രിയിൽ അതുപോലെ ചെയ്യുന്നതിനായി കടന്നു വരികയും ചെയ്യുന്നു. ദൈവത്തിന് അവളെ സുഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ, യേശുവിനെ അവളെ സുഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ, വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം അവന്റെ നാമത്തിൽ. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്, അത് ശരിയാണ്. ശരി, ഇപ്പോൾ സ്നാന ശുശ്രൂഷ തുടങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് ലൈറ്റുകളെ സ്നാനത്തിനുള്ള ശുശ്രൂഷക്കായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തിരിക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം നാം കർത്താവിൽ നിന്നും ഒരു നല്ല കാര്യത്തെ പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിലെ സ്നാന ശുശ്രൂഷ നിങ്ങളാണോ നിർവഹിക്കാൻ പോകുന്നത്? ശരി, നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളുക. ഞാൻ പാട്ടുകളെ നയിക്കുക, മുമ്പോട്ടുള്ള കാര്യങ്ങളെ നോക്കിക്കൊള്ളാം. ശരി, സ്നാനത്തിലുള്ള വസ്ത്രങ്ങൾ ഡോക് എളുപ്പം തയ്യാറാക്കിക്കൊള്ളുക. ശരി, ഈ പഴയ നല്ല പാട്ടുകളിലൊന്നും നമുക്ക് പാടാം. നാം എവിടം വിട്ടു പോകുമ്പോൾ അത് ചെയ്യുന്നത് വരെ നാം എന്ത് ചെയ്തിരിക്കണം? യേശുവിൻ നാമത്തെ നമ്മോടൊപ്പം എടുത്തുകൊള്ളുക, അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീഴുക. സ്വർഗത്തിൽ രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ യാത്ര തീരുമ്പോൾ അവനെ കിരീടം വയ്ക്കും. ശരി, എഴുന്നേറ്റ് നിൽക്കാം. നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നാം തിരിഞ്ഞിട്ട് ആരുടെയെങ്കിലും കൈപിടിച്ച് കുലുക്കിയിട്ട് എന്തൊക്കെയുണ്ട് സഹോദര, നിങ്ങളുമായി കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും സന്തോഷവാനാകുന്നു എന്ന് പറയുക.